ഇപ്പോൾ കർത്താവിങ്കിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് ഒരു നിമിഷത്തേക്ക് കൂടെ നിൽക്കാം. കർത്താവിനെ അറിയിക്കാനായി ഏതെങ്കിലും വിധത്തിലെ ഒരു അപേക്ഷയുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കൈകളെ അവങ്കിലേക്ക് ഉയർത്തി നിങ്ങൾ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവനോട് പറയുക. സ്വർഗീയ പിതാവേ, മറ്റൊരു ദിവസത്തിനായി ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ഇതിപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു. ഇതൊരു ചരിത്രമാകുകയും ചെയ്യും. ഇന്ന് രാവിലെ നേരമുള്ള ശുശ്രൂഷ മുന്നമേ കഴിഞ്ഞിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ പറയപ്പെട്ട വാക്കുകളെല്ലാം ടേപ്പുകളിലായിരിക്കുകയും അതിനെ ഞങ്ങൾക്ക് ഒരു ദിവസം സന്ധിക്കേണ്ടതായിട്ടും വരും. അത് ഒന്നുകൾ ശരിയായിരിക്കണം അല്ലെങ്കിൽ തെറ്റാകണം. അത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുകൊണ്ടെന്നാൽ അത് നിന്റെ വചനമാകുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ യാചിക്കുന്ന അപേക്ഷകളെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അപേക്ഷകൾക്കായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുകയും അങ്ങ് എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവെ, അത് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നീ ഞങ്ങൾക്ക് ഉത്തരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ ഞങ്ങൾക്ക് നൽകിയാലും ഇതനുവദിക്കണം കർത്താവെ. ഞങ്ങളുടെ മധ്യയുള്ള രോഗങ്ങളെ സൗഖ്യമാക്കണമേ. സകല അവിശ്വാസത്തെയും പാപത്തെയും എടുത്തു മാറ്റണമേ. ഞങ്ങൾക്ക് അവിടുത്തെ തന്നു കർത്താവെ. ഞങ്ങൾ ജീവിക്കുന്ന സമയത്തെയും വചനത്തെയും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ ഒരംശം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ. എങ്ങനെയാണ് നിന്നോട് അടുത്ത് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു നല്ല ജീവിതം നയിക്കേണ്ടതെന്നും അറിയാനുള്ള ഏക ഉദ്ദേശത്തോടെ അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ദിവസം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ നിന്നിൽ നിന്നും നിർദ്ദേശങ്ങൾ പ്രാപിക്കാനായി ഞങ്ങൾ കൂടെ കൂടി വരേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് അനുവദിക്കുകയാണ് പിതാവേ. ആമേൻ. നന്ദി. നിങ്ങൾക്കിരിക്കാം. വളരെയേറെ ചൂടാണെന്ന് എനിക്കറിയാം. സ്ഥലങ്ങളിലെല്ലാം അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പോലെ നിറഞ്ഞിരിക്കുന്നു. എയർ കണ്ടീഷൻ ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഖേദിക്കുന്നു. കൂടാതെ ഞാൻ ഒരുപക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ എനിക്ക് തിരികെ വരാൻ സാധിച്ചാലും കൃത്യമായി എനിക്ക് യോഗങ്ങളിലേക്ക് തിരികെ കടന്നുകൂടാൻ സാധിക്കുമെങ്കിലും ആലയത്തിനായി രണ്ടു കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പിയാനോ ഞാൻ ആഗ്രഹിക്കുന്നത്. പിയാനോ വായിക്കുന്നയാളിന് നേരിട്ട് ശ്രോതാക്കളെ കാണാൻ കഴിയും വിധം അതിനെ ഈ വിധത്തിൽ ഇവിടെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വശത്ത് ഒരു ഓർഗണും ഓരോ എയർ കണ്ടീഷണറും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഏത് വിധമാണ് ആഗ്രഹിക്കുന്നത് അപ്രകാരമായി തീരും. അതുകൊണ്ട് നാം കർത്താവിൽ ആശ്രയം വയ്ക്കുകയും അവനത് അനുവദിക്കുകയും ചെയ്യുമെന്ന് നാം അറിയുന്നു. സഹോദരൻ ഹിക്കർസൺ മാഗസിൽ നിന്നും അതിപ്പോൾ പുറത്തെടുത്തതേയുള്ളൂ എന്ന് അവർ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അത് പിന്നിലുള്ള എന്റെ ഡെസ്കിന്മേലിട്ടിരിക്കുന്നു. അത് ദൂതന്മാരുടെ സഞ്ചയത്തെപ്പറ്റി ആ മാഗസിനിൽ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു. ആ പിരമിഡിന്റെ ആകൃതി കണ്ടോ? ഈ വശത്തുള്ളവനെ നോക്കൂ. ചിറകിന്റെ അഗ്രം കൂർത്തിരിക്കുന്നു. അവന്റെ നെഞ്ച് പുറത്തേക്കുന്തി എന്റെ വലതുവശത്തായി വന്നു നിന്നു. ഞാൻ ഇതേ പുൽപ്പെടുന്നും മാസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് തന്നെ പറഞ്ഞത് അതേ പ്രകാരം തന്നെ. നോക്കൂ, അതവിടെയാകുന്നു. കൂടാതെ ലുക്ക് മാഗസിനിൽ ലൈഫ് മാഗസിന്റെ മെയ് മാസത്തുള്ള പതിപ്പിൽ അതുണ്ട്. അത് മെയ് മാസം 17 തീയതിയിലുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയല്ലേ? മെയ് 17 പതിപ്പിലാകുന്നു. അനേകർ ശ്രീമതി ഉടനെ വിളിക്കുകയും ചോദിക്കുകയും ചെയ്തെന്ന് ഇന്ന് അവൾ എന്നോട് പറഞ്ഞു. അത് മെയ് മാസത്തെ പതിപ്പിലാണ്. മെയ് മാസം 17 തീയതി. അതൊരു നിഗൂഢാത്മകമായ മേഘമായിരുന്നു. മേഘം 26 മൈൽ ഉയരത്തിലും 30 മൈൽ വിലങ്ങനയുമായിരുന്നു. അതിനെപ്പറ്റിയാണ് നാം ഇവിടെ സംസാരിച്ചിരുന്നത്. അവിടെയാണ് കർത്താവിന്റെ ഊന്നിറങ്ങി വന്ന് ആ സ്ഥലത്തെ ഇളക്കിക്കളഞ്ഞത്. കൂടാതെ മുഴുവനും അത് വളരെ ഉച്ചത്തിലായിട്ട് എനിക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ സൗരവ് സോത്മാൻ, കുറച്ചു മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ എവിടെയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അവൻ ഇവിടെയുണ്ട്. അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവിടെ പിന്നിലുണ്ട്. അത് സംഭവിക്കുമ്പോൾ അവൻ അവിടെ അടുത്തു തന്നെ നിൽക്കുകയായിരുന്നു. അവൻ നിന്നിടത്തുനിന്ന് ഞാൻ വളരെ അകലെയല്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞിട്ട് അവനെ കൈവീശി കാണിക്കാൻ ശ്രമിച്ചിരുന്നു. എന്റെ കയ്യിൽ അവന്റെ ബൈനക്കുളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്ന മൃഗങ്ങളുണ്ടായിരുന്നത് അത് ആ മലകളിലായിരുന്നില്ല. അത് മറ്റേ മലയിലേക്ക് പോയിരുന്നു. ഒരു ദിവസം മുമ്പ് തന്നെ ഞാൻ അവയെ കാണുകയും എവിടേക്കാണ് പോകേണ്ടതെന്ന് മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഇവിടേക്ക് പോകുകയും അവ ആ വഴിയെ വന്നിരുന്നെങ്കിൽ അവർക്ക് അവരുടെ മൃഗത്തെ കിട്ടാനായി ഞാൻ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് അവയെ തിരികെ ഓടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ജവലിനാസ് കാട്ടുപന്നിയെ പോലുള്ള ഒരു മൃഗം കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വശത്തേക്ക് പോയപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നില്ല. അവ മറ്റേ വശത്തായിരുന്നില്ല. അവ അവിടെ ഇല്ലാതിരുന്നതിനാൽ സഹോദരൻ ഫ്രെഡ് പുറത്തേക്ക് നടക്കുന്നതും ഞാൻ കണ്ടിരുന്നു. അവൻ തിരികെ പോകുകയും സഹോദരൻ നോർമൻ മലയുടെ മുകളിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ തിരിഞ്ഞിട്ട് ഒരു ചെറിയ പിളർപ്പിലൂടെ കടന്ന് മുകൾ വശത്തേക്ക് വന്നു. 1.5 മൈൽ വിസ്താരമുള്ള നിരപ്പില്ലാത്ത ഭാഗത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിവസം അതിന്റെ ഉച്ചയോട് അടുത്ത് വരികയായിരുന്നു. മാത്രമല്ല, നമ്മൾ ആട്ടുതലകൾ എന്ന് വിളിച്ചതിനെ പെറുക്കുകയായിരുന്നു. അത് മുള്ളുകളുള്ള ഒരുതരം പഴത്തിന്റെ വിത്തുകൾ പോലെയുള്ളവയാണ്. അത് സംഭവിക്കുന്നതിന് ഏകദേശം 6 മാസങ്ങൾക്കുമ്പ് ഞാൻ അവിടെ വെച്ച് ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ കൃത്യമായും അവയെ എന്റെ ട്രൌസറിന്റെ കാലുകളിൽ നിന്നും പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അത് വിചിത്രമായിരിക്കുന്നു, ട്യൂസന്റെ വടക്ക് കിഴക്ക് അതിന്റെ വടക്കായിട്ടായിരിക്കും എന്ന് പറയപ്പെട്ടതുപോലെ തന്നെ എത്രമാത്രം സമ്പൂർണമായിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ട് ട്യൂസൺ നിങ്ങൾ ഓർക്കുന്നു? ഞാൻ പറഞ്ഞു, അല്പം തെക്ക് പടിഞ്ഞാറായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. ഞാൻ ഈ വിത്തുകളെ പെറുക്കിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത് വളരെ കൂടുതലായി എന്റെ ട്രൌസറിന്റെ കാലുകളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കൽ പോലും അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ അതൊരു മരുഭൂമി പോലുള്ള പ്രദേശമാണ്. അത് ഇതുപോലുള്ളതല്ല, ഏകദേശം 20 തവണ പ്രകാശമറിയതാണ്. മാത്രമല്ല, ഇവിടെ ഉള്ളതുപോലെ മരങ്ങളും മറ്റും തന്നെയില്ല, അവിടെ കള്ളിമുള്ളും മണലും മാത്രമാണുള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങനെ അതിലേക്ക് നോക്കുകയായിരുന്നു. എന്റെ കണ്ണുകളെ അല്പം ഒന്ന് ഉയർത്തി. അപ്പോൾ ഏകദേശം എന്റെ നിന്നും 1/2 മൈൽ അകലത്തായി ഒരു കൂട്ടം കാട്ടുപന്നി. കാട്ടുപന്നികളുടെ ഒരു കൂട്ടം കിടക്കുന്നു. ഏറ്റവും അവസാനം നിന്നും വരുന്നു. അവിടെ അവ കുറച്ച് ഫില്ലറി ഒരു പൂവോടുകൂടിയ ചെടി തിന്നുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ അവിടേക്ക് എനിക്ക് സഹോദരൻ ഫ്രെഡിനെയും സഹോദരൻ നോർമാനെയും അയക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ആ സ്ഥലം. തലേന്ന് സന്ധ്യയിലും പരിശുദ്ധാത്മാവ് അതിശക്തമായി ക്യാമ്പിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങളെയും എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ക്യാമ്പിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നു. അടുത്ത പ്രഭാതത്തിലും ഞാൻ അവിടേക്ക് പോയിരുന്നു. ഞാൻ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സഹോദരൻ ഫ്രെഡിനെ കിട്ടിയെങ്കിൽ ഞാൻ അവനെ ഈ പർവ്വത ചുറ്റും കൊണ്ടുവരുമായിരുന്നു. അത് ഈ വഴിയായി ഏകദേശം ഒരു മൈലുണ്ടാകും. എനിക്കവനെ കൂട്ടണമായിരുന്നെങ്കിൽ ഏകദേശം 2 മൈലോ അതിൽ കൂടുതലോ ചിലപ്പോൾ 3 മൈലോ പോകേണ്ടി വരുമായിരുന്നു. പുറകിലത്തെ ഈ വഴിയായി താഴേക്ക് പോയാൽ നമ്മളതിനെ ഹോഗ്ബാക്ക്, വളരെ കീഴ്ക്കാൻ തൂക്കാം വഴുതാൻ സാധ്യമുള്ള വഴി എന്ന് വിളിക്കുന്നു. വളരെ കഠിനമായതാണ്. കുണ്ടും കുഴിയുമുള്ള പർവ്വതങ്ങളാണ്. അത് ഈ വഴിയായി പോകുന്നു. കുറുകെ ചാടി കടന്നുപോയാൽ ഈ ദിശയിലേക്ക് പോയാൽ അവനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു. അതിനുശേഷം അവന് സഹോദരൻ നോർമാനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ പർവ്വതത്തിന്റെ ഏറ്റവും താഴ്വരയിലേക്ക് പോകേണ്ടി വരും. പോകാനും തിരികെ വരാനുമായി ഏകദേശം 4-5 മൈലുകൾ നടക്കേണ്ടി വരുമായിരുന്നു. ഞാനൊരു ചെറിയ കഷ്ണം ഉപയോഗിച്ച് കഴിഞ്ഞ പേപ്പർ ടിഷ്യൂ അവിടെ ഉണ്ടായിരുന്ന ഒരു മെസ്ക്യൂ ചെടിയിൽ തൂക്കിയിടാൻ പോവുകയായിരുന്നു. അത് ഞാൻ തിരികെ വരുമ്പോൾ പർവ്വതത്തിന്റെ ഏതു സമതല പ്രദേശത്തിലേക്കാണ് പുറപ്പെട്ടതെന്ന് എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കും. അറ്റം പരന്ന വളരെ കല്ലുകളുണ്ടായിരുന്ന ഒരു ചെറിയ പർവ്വത ശിഖരത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ 40-50 വാരം അകലെ മലയിടുക്കിന്റെ മറുവശത്ത് ഒരു മാനിന്റെ നടത്താര കണ്ടു. അത് ഏകദേശം പകൽ നേരമായിട്ട് 8-9 മണിയാകും എന്നെനിക്ക് പറയാം. ഏകദേശം 9 മണിയോ മറ്റോ ആയിരിക്കും അല്ലേ സോർഫ്രഡ്? ജവാലിനസ് കാട്ടുപന്നിയെ പോലെ മൃഗം എന്നെ കാണാതിരിക്കാനായി ഞാൻ പെട്ടെന്ന് തന്നെ ഈ വശത്തേക്ക് ഓടി. അവ ഒരുതരം കാട്ടുപന്നിയാണ്, വളരെ സംഭ്രമാജനകവുമാകുന്നു. അങ്ങനെ ഞാൻ ഈ വഴിയായി കുന്നിലെ കയറി മുറിച്ച് കടന്നുകൊണ്ട് മലയുടെ മുകളിലേക്ക് ഓടിക്കയറി അത്ഭുതം ഓടുമ്പോൾ ഒരു ചെറിയ, നാം അതിനെ ഒരു നായുടെ കാലടി എന്ന് പറയും, വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ പ്രദേശവും ശബ്ദമുഖരിതമായി തീർന്നു. അത്തരത്തിലുള്ളൊരു ഭയാനകമായ പൊട്ടിത്തെറി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഇളക്കി മറിച്ചിട്ട് പാറകൾ ഉരുണ്ടു വീഴാൻ തുടങ്ങി. കാഴ്ചയിൽ ഞാൻ നിലത്തുനിന്നും 4-5 അടി മുകളിലേക്ക് ചാടിപ്പോയതുപോലെ തോന്നിച്ചു. അതങ്ങനെ അങ്ങനെ എന്നെ ഭയപ്പെടുത്തി. ഞാൻ ചിന്തിച്ചു, ഓ എന്റെ, ഞാൻ വിചാരിച്ചു ആരോ എന്നെ വെടിവെച്ചു. അതായത് ആരോ, ഞാനൊരു കറുത്ത തൊപ്പി ധരിച്ചിരുന്നു, ഒരു കൂട്ടം ജവീലന പർവ്വതത്തിനുള്ളിൽ ഓടുകയാണ് നിരൂപിച്ചിട്ട് ആരോ എന്നെ വെടിവെച്ചതാകാം. അതത്രയേറെ ഉച്ചത്തിലായിരുന്നിട്ട് നേരെ എന്നിൽ തന്നെ വന്ന് തറച്ചതുപോലെയുള്ളതായിരുന്നു. പിന്നെ പൊടുന്നനെ എന്തോ എന്ന് പറഞ്ഞു. മുകളിലേക്ക് നോക്കുക, അതവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് 7 മുദ്രകൾ തുറക്കുന്നതാണ് എന്ന് അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നു. 1 മണിക്കൂറിന് ശേഷം ഞാൻ സോന ഫ്രെഡിനെയും സോത്മാനെയും കണ്ടുമുട്ടി. ഞാൻ അവനെ കണ്ടപ്പോൾ അവർ ഉത്തേജിക്കപ്പെട്ട് അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. അതവിടെയായിരുന്നു. ബാഷ്പമോ മഞ്ഞോ ഏതൊരു വിധത്തിലെ ഒരു നീരാവിയോ അത്രയേറെ ഉയരത്തിലുണ്ടായിരിക്കുക അസാധ്യമെന്ന് ശാസ്ത്രം പറയുന്നു. മനസ്സിലായോ? അവിടേക്ക് പോയാൽ മാത്രമേ എനിക്കതറിയില്ല. ഞാൻ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ 900 അടി ഉയരത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് കൊടുങ്കാറ്റുകൾക്ക് മേലെയാണ്. അത് ഏകദേശം 4 മൈൽ ഉയരത്തിലാണ്. പറയാം, നമുക്കിങ്ങനെ പറയാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈർപ്പത്തെ കൂടാതെ തന്നെ 15 മൈലുകളോളം പോകാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അത് 26 മൈലായിരുന്നു. അവൾ അവിടെ മുഴുവൻ ദിവസവും തൂങ്ങിക്കിടന്നു. കാണുന്നു, അതെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ നമുക്കതറിയാനായതിൽ നാം ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരൻ ഹിക്കർസൺ, താങ്കൾക്ക് നന്ദി. ഞാൻ അതിനെ അവിടെ ഡെസ്ക് സൂക്ഷിച്ചു വെക്കും. നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കും. എനിക്കിവിടെ ഒരു ചെറിയ കുറിമാനം നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ അവസാനമായി ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ അംഗങ്ങൾ വളരെ കൂടിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഡേവിഡ് വെസ്റ്റ് എന്നാകുന്നു. അവർ ഒരു ചെറിയ കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കാനായി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയുണ്ട്. അത് ശരിയല്ലേ? അത് ഇന്ന് രാത്രിയോ അത് ബുധനാഴ്ച രാത്രിയോ ആയിരുന്നോ എനിക്കറിയില്ല. അത് കിട്ടിയിട്ടുണ്ട് ഇന്ന് രാത്രിയോ? അത് കൊള്ളാം. അത് അതിനെപ്പറ്റി താങ്കളാണോ ഡേവിഡ്? താങ്കളല്ലേ? അത് താങ്കളായിരുന്നു എന്ന് വിചാരിച്ചു. ശരി, ആ ചെറിയ കുഞ്ഞിനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനെ കുറിച്ച് എന്താണ്? അവരെ കൊണ്ടുവരിക എന്ന പാട്ട് നമുക്ക് നൽകാനായി നമ്മുടെ സഹോദരി ഇവിടെ കടന്നു വന്നു. ഈ പി ആ നിന്നിരുന്നെങ്കിൽ പാസ്റ്റർ, അദ്ദേഹത്തിന് കഴിയുമെങ്കിലും ഇവിടെ കടന്നു വന്നാൽ നമ്മൾ ഈ ബാലനെ കർത്താവിന് സമർപ്പിക്കും. ഇപ്പോൾ നാം ഇതിനെ തിരുവെടുത്ത പ്രകാരം തന്നെ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. സഹോദരൻ ബെസ്റ്റ്, ഇത് നിങ്ങളുടെ ചെറുമകനാണ്. അത് കാഴ്ചയ്ക്ക് സാധ്യതയില്ലാത്ത പോലെ കാണുന്നു. അതങ്ങനെയാണോ സഹോദരി വെസ്റ്റ്? അതിനെക്കുറിച്ച് നിങ്ങളെന്ത് വിചാരിക്കുന്നു? അതങ്ങനെയല്ലേ? എങ്ങനെയും ഞാൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനും കൂടെ ഒരു അപ്പൂപ്പനാണ് നിങ്ങൾക്കറിയാം. ഇതെന്നെ സഹോദരൻ ഡേമോസ് ചക്കരിനെ ഓർപ്പിക്കുന്നു. അദ്ദേഹം ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പ് നിൽക്കുകയായിരുന്നു. ഞാൻ ചെയ്യാറുള്ളതുപോലെ അദ്ദേഹവും എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. അദ്ദേഹം അവിടെ നിന്നത് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, പറഞ്ഞു, എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ റോസിനോട് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പറഞ്ഞു, ഞാൻ അമ്മൂമ്മയായി തീർന്നത് മുതൽ വളരെ വയസ്സായിരിക്കുന്നു തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ അപ്പൂപ്പനെന്നാണ് അർത്ഥമാക്കിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങൾ മാത്രമല്ല സഹോദരൻ വെസ്റ്റ്, ഇവിടെയുള്ള അനേകരം അപ്രകാരം തന്നെ. അതിന് ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ചെറുമക്കളെ നമുക്ക് വളരെ നന്നായി അഭിനന്ദിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ചെയ്യുന്നില്ല, ഇത് മോശമായി കേൾക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവിട്ടതിനേക്കാൾ അധിക സമയം അവരോടൊപ്പം ചെലവിടാൻ സാധിക്കുമെന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതെന്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വളരെ കുറച്ചു നേരം ലാളിക്കുകയും പിന്നെ തിരികെ അവരുടെ അമ്മമാരെ ഏൽപ്പിക്കുകയും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതെ, എനിക്ക് കിട്ടിയ ഒരു ചെറുമകനും അവിടെ പുറകിലുണ്ട്. അവൻ പറയുന്നത്, പപ്പ പ്രസംഗിക്കുന്നു, പപ്പ പ്രസംഗിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ അവർ കാണിക്കെടുത്തിട്ട് അതിനെ മേശമല വെച്ചിരുന്നു. അവർ അവനെ അവിടെ പുറത്തുനിന്നും അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവനെ ഉച്ചഭാഷണയിലൂടെ കേട്ടു. അവൻ പറഞ്ഞു, പപ്പ പ്രസംഗിക്കുന്നു, പപ്പ പ്രസംഗിക്കുന്നു. ബില്ലി പറഞ്ഞു, അതെ, അവിടെ മുകളിലാണ്. അവൻ പറഞ്ഞു, വേണ്ട, കാണിക്ക നിലത്തെല്ലാം എടുത്ത് ചിതറിപ്പോയി. അവൻ ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ എന്നെ ഏതൊരു കൺവെൻഷൻ വെച്ച് കണ്ടാലും അവനെപ്പോഴും എന്നെ നോക്കി ആർത്ത് വിളിക്കുമായിരുന്നു, പപ്പ പ്രസംഗിക്കുന്നു എന്നവൻ ഉച്ചത്തിൽ പറയുമായിരുന്നു, വളരെ ഉച്ചത്തിൽ പറയും. അതുകൊണ്ട് അവർ വളരെ വശ്യതയുള്ളവരാണെന്ന് എനിക്കറിയാം. പറയട്ടെ, ഞാൻ ആശ്ചര്യപ്പെടുന്നത് ആ മുറിയിൽ നിന്ന് കുറച്ചരി കടം വാങ്ങാൻ കഴിഞ്ഞാലോ? അവനിപ്പോൾ അതിന്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമുണ്ട്. അവന്റെ പേരെന്താണ്? ഡേവിഡ് ജോനാഥൻ. അതൊരു മനോഹര പേരല്ലേ? കൊള്ളാം. അവന് ചാർത്തിയിരിക്കുന്ന പേരിന്റെ പിന്നിലൂടെ തന്നെ അവന്റെ ജീവിതവും കടന്നു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡേവിഡ്, രാജാവായ ഡേവിഡ്, അവിടെ ക്രിസ്തു അവന്റെ സിംഹാസനത്തിരിക്കുന്നു, പിന്നെ പ്രിയ സ്നേഹിതനായ ജോനാഥനും കൂടെ. അവർ വളരെ നല്ല ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. നാം അവരെ വളരെ അഭിനന്ദിക്കുന്നു. ഞാൻ അവൻ മുകളിലേക്ക് നടക്കുകയാണ്. മറ്റുള്ള എല്ലാവർക്കും ആമേൻ ഉച്ചത്തിൽ പറയാൻ സാധിക്കുന്ന പോലെ തന്നെ അവനും പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മെ ആരെയും ശല്യപ്പെടുത്തുകയില്ല. നാം അവനെ കർത്താവിനായി സമർപ്പിക്കുന്നു. കർത്താവിന് സമർപ്പിക്കാനായി ഈ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയ മനുഷ്യനെ അവനെ അവരുടെ സംരക്ഷണതയിൽ നൽകിയതിന് മാധുര്യമുള്ള കാര്യമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളത് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളല്ല, ദൈവം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ദൈവത്തിന് തന്നെ തിരികെ നൽകുന്നു എന്നതാകുന്നു. ദൈവം അവനനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അവനെ പിടിച്ചുകൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നതിനേക്കാൾ മെച്ചമായി അവന്റെ അമ്മയ്ക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നു. നമുക്കവന്റെ മേൽ എങ്ങനെ നമ്മുടെ കരങ്ങളെ വെക്കാൻ കഴിയുന്നത്? നാം ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഞാൻ അവനെ നിലത്തിട്ട് കളയുമോ, അതല്ല അവനെ പിടിച്ചിരിക്കാൻ കഴിയുമോ എന്ന് മാത്രമല്ല, അവന്റെ ഏതെങ്കിലും ഒടിച്ചു കളയുമോ എന്ന് ഭയപ്പെടുന്നു. ഞാൻ അവനെ മുറിപ്പെടുത്തുമെന്നും എല്ലായ്പ്പോഴും ഭയപ്പെട്ടിരുന്നു. എന്റെ മേടാ പറയും അവിടെ പിന്നിരിപ്പുണ്ട്. പ്രസംഗവേദിയിലായിരിക്കുമ്പോൾ ഈ ജോലി മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കേണ്ടതാണെന്ന് ഞാൻ ചിന്തിക്കണം എന്ന് അവൾ കരുതുന്നു. അവൾ അതിനെ പിടിച്ചുകൊള്ളാനായി, കൊള്ളാം, ഇവിടെ നോക്കൂ, അവൻ എന്നെ തന്നെ നോക്കുന്നു, അവനൊരു നല്ല കുഞ്ഞാണ്. അതെ സാർ, ഒരു പക്ഷേ എനിക്ക് അവൻ എടുക്കാൻ കഴിഞ്ഞേക്കില്ല. ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഓ സഹോദരി, വേണ്ട, അവൻ വീണു പോകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വളരെ നന്നായിരിക്കുന്നില്ലേ? ഇത് മനോഹരമായിരിക്കുന്നില്ലേ? താങ്കൾക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം, ഇപ്പോൾ നന്നായിരിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ പേരിൽ അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹ, യേശു എന്നായിരുന്നു അവന്റെ പേർ, ക്രിസ്തു മതം ജന്മമെടുത്തു. ജനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ അവന്റെ കൈകൾ അവരുടെ മേൽ വെച്ച് അനുഗ്രഹിക്കുന്നതിനായി അവന്റെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവൻ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരതല്ലോ എന്ന് പറഞ്ഞു. ഈ ചെറിയ കുഞ്ഞു ദമ്പതിമാരും അവരുടെ പിതാമഹന്മാരും മറ്റുള്ളവരും വചനത്തിന് യഥാർത്ഥ പിന്തുടർച്ചക്കാരാകുന്നു. കർത്താവായ യേശുവേ, ഞാൻ കൊണ്ടുവന്ന ഇന്ന് രാത്രിയിൽ പാസ്റ്ററും ഞാനും ചേർന്ന് ഈ പ്രിയ ഡേവിഡ് ജോനാഥൻ വെസ്റ്റിനെ നിന്നോട് ചേർത്ത് പിടിക്കുന്നു. അമ്മയിലും അപ്പൻ നിന്നും ഞാൻ അവനെ നിനക്ക് തരുന്നു. ഇവനെ ഈ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന്റെ മഹത്വമേറിയ സേവയ്ക്കായി, അവൻ ആരോഗ്യവും ബലവും സർവശക്തനായ ദൈവത്തിനൊരു ദൈർഘ്യമേറിയ ജീവിതം നൽകാനായി ഞാൻ ഇവനെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ വിശ്രമിക്കാനിടയാകട്ടെ. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിക്കാനിടയാകട്ടെ. നാളെ എന്ന് ഒന്നുണ്ടെങ്കിൽ ഇന്ന് അവന്റെ പിതാമഹന്മാരും മാതാപിതാക്കളും താലോലിക്കുന്ന ഈ സുവിശേഷത്തെ കൊണ്ടുപോകാനിട വരട്ടെ. ഇത് അനുവദിക്കണം കർത്താവേ. ഇപ്പോൾ യേശു ക്രിസ്തു നാമത്തിൽ അതിന്റെ ഒരു ജീവസേവയ്ക്കായി ഞാൻ ഈ കുഞ്ഞിനെ നിനക്ക് തരുന്നു. ആമേൻ. ഈ കൊച്ചു കുഞ്ഞിന്റെ ഒരു ചിത്രമെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാനും കൂടെ ചാടിപ്പോയി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരി, കർത്താവ് യേശുവിനെ നിങ്ങൾക്ക് ഇപ്പോഴും പരിപോഷിപ്പാനും ദൈവത്തിന്റെ അനുശാസനത്തിൽ ഈ ചെറിയ കുഞ്ഞിനെ വളർത്തുവാനും ഒരാശ്ചര്യവാനായ കുഞ്ഞാൺകുട്ടിയുമായി ഇവൻ തീരട്ടെ. എനിക്ക് തീർച്ചയാണ് ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവന്റെ ചെറിയ പെസിഫർ, ഒരു നിപ്പിളോടുകൂടെ കുഞ്ഞുങ്ങൾ വായിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ വസ്തു അവൻ വിട്ടേച്ചു പോയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കത് കിട്ടിയോ? ഓ എന്റെ, അവരെ കൊണ്ടുവരിക എന്ന ചെറിയ പാട്ട് നമുക്ക് പാടാം. ഈ ചെറിയ കുഞ്ഞിനു വേണ്ടി എല്ലാവരും ഒരുമിച്ചേർന്ന് പാടൂ. ശരി സഹോദരി, അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ടുവരിക. ഈ ചെറിയവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. അവരുടെ മേൽ വെക്കാനായി കർത്താവ് യേശുവിന്റെ കൈകളെക്കാൾ നല്ല ഒരു കൈ ഉള്ളതായി എനിക്കറിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണെന്ന് എനിക്കറിയാം. ദ്വാരപാലകരായ എന്റെ സഹോദരന്മാർ ഡോക്ടറിനോടോ അതല്ല മറ്റാരോടെങ്കിലും ശരി, അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരാണ് അതിന്റെ കാര്യം നോക്കുന്നത്. കസേരയിലുണ്ടെന്ന ഗ്രീസിനാൽ ചില സഹോദരിമാരുടെ പാവാടകൾ കേടായി. അത് എത്ര പേരുടെ പാവാടകളിൽ പുരണ്ടിട്ടുണ്ട്? എന്റെ ഭാര്യ, രണ്ട് മക്കൾ, ചെറിയ ബേറ്റി കോളിൻസ്, ശ്രീമതി ബീലർ, അങ്ങനെ കുറച്ചു പേരുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് അത് ഗ്രീസോ മറ്റെന്തെങ്കിലുമോ ഡോക്? താങ്കൾക്ക് സമയം കിട്ടുമെങ്കിൽ അതെന്തായിരുന്നു നോക്കുക. അവിടെ ഉണ്ടായിട്ട് ഞാൻ വിചാരിക്കുന്നത് അവരതവിടെ അത് ഗ്രീസോ പെയിന്റോ അതോ മറ്റൊന്നോ ആയിട്ട് അവരവിടെ കസേരയുടെ മുകളിൽ നിന്ന് തന്നെ പണിയെടുത്തിരുന്നു. അതവിടെ ഇല്ലേ? അതെയോ? പിന്നെ ഞാൻ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തോ ഒന്നിങ്ങനെ അതെന്നോട് പറഞ്ഞു. അത് ഞാൻ താങ്കളോട് അറിയിച്ചു എന്ന് മാത്രം ഡോക്. ശരി, ഇപ്പോൾ ബുധനാഴ്ച രാത്രിയിലെ പ്രാർത്ഥനയോഗം മറ്റാരെങ്കിലും നിങ്ങളെ വിളിച്ചറിയിച്ചോ? നിങ്ങളുടെ അറിയിപ്പോൾ കഴിഞ്ഞോ? സവർണേവിൽ അറിയിപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കർത്താവിന് ഇഷ്ടമെങ്കിൽ അടുത്ത ഞായറാഴ്ച രാവിലെ ഈ തലമുറ ക്രിസ്തുവിനെ ക്രൂശിലേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ഞാൻ ഇതിനെ കുറ്റാരോപണം ചെയ്യുന്നു എന്ന വിഷയത്തിനുമേൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തലമുറയല്ലോ അത് ചെയ്തത് എന്ന് നിങ്ങൾ പറയും. തിരുവഴുത്ത പ്രകാരം അവർ അത് ചെയ്തോ ഇല്ലയോ എന്ന് നാം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവിന് ഇഷ്ടമെങ്കിൽ മാത്രം, അതല്ല ഇപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ, ഈ ആഴ്ചയിൽ ഹൂസ്റ്റണിലെ ഒരു കൺവെൻഷനും കൂടെ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് ഞായറാഴ്ചയും കൂടെ നീട്ടിക്കൊണ്ടു പോകേണ്ടി വരും. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ അതിനു മുമ്പായി എങ്ങനെയും നമുക്ക് തുടർന്ന് രണ്ടു മൂന്ന് ഞായറാഴ്ചകൾ കിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ നമുക്ക് ചിക്കാഗോയിലെ യോഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ കുടുംബത്തെ കൂട്ടി അവരുടെ അവധിക്കും തിരികെ കുട്ടികളെ സ്കൂളിൽ വിടാനായും അരിസോണയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഇപ്പോൾ വചനം വായിക്കുന്നതിലും കർത്താവിന്റെ അനുഗ്രഹങ്ങളിലും എത്ര പേർ ആനന്ദിച്ചു? നാം എല്ലാവരും വളരെ ആനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടുണ്ട്. നിങ്ങളിൽ കുറച്ചുപേർ ഇന്ന് രാത്രി വീടുകളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. സോ റോഡ്നിക്കും ചാന്ദിക്കും മറ്റു ചിലർക്കും വളരെ ദൂരം വാഹനം ഓടിക്കേണ്ടതെന്ന് എനിക്കറിയാം. അല്പം കാത്തിരിക്കൂ, നിങ്ങൾ അവധിക്കാലത്താണ്. നിങ്ങൾ അവധിയിലല്ലേ? അതെ, നിങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടു. ഒരാൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കർത്താവ് അവന് ഒരുപാട് സമയം കൊടുക്കുന്നില്ല. നിങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രായമേറുകയുമില്ല. അതുകൊണ്ടിപ്പോൾ പെൺകുട്ടികളെ, നിങ്ങളും അവരോടൊപ്പം പോകുക. കാണുന്നോ, എനിക്ക് കഴിയുമെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വന്നുകൂടും. നിങ്ങൾക്കറിയാം കർത്താവ് നല്ലവനാണ്. അവർ പറയും ഒരുവൻ മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ ദൈവം അവന് സമയം നീട്ടിക്കൊടുക്കില്ല. നിങ്ങളെല്ലാറ്റിലും കൂടെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുമ്പോൾ അത് വളരെയേറെ ലഭിക്കുന്നു. വിശ്രമിക്കാനായി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സമയം മീൻ പിടിക്കാൻ പോവുക എന്നതാകുന്നു. ഒരിക്കൽ ശ്രീമാൻ ട്രോട്ട്മാൻ നിന്നും എനിക്കൊരു ചെറിയ കാർഡ് കിട്ടി. ന്യൂ അൽബനിയിലുള്ള ഐസ് കമ്പനിലെ ശ്രീമാൻ ട്രോട്ട്മാനെ ഓർക്കുന്നവരെ ആരെങ്കിലുമുണ്ടോ? അദ്ദേഹം അവിടെ മീൻ പിടിക്കാൻ പോകുന്നു എന്ന ഒരു കാർഡ് ഉണ്ടായിരുന്നു. പിന്നെയും മുന്നോട്ട് പോയി പറയുകയായിരുന്നു, ഒരു മനുഷ്യൻ തനിക്ക് അവന്റെ സഹോദരന്മാരായ ഓരോ പുരുഷന്മാരെ മീൻ പിടിക്കാൻ പോകുന്നു. ഒരു സഹായഹസ്തവുമായി അവരെല്ലായ്പ്പോഴും ദേശത്ത് മീൻപിടുത്തത്തിലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഏകദേശം 8 or 10 തരത്തിലുള്ളതുണ്ട്. അവൻ ഏറ്റവും അടിയിലെത്തി കഴിയുമ്പോൾ പറയും, മനുഷ്യൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവൻ ദൈവത്തോട് ഏറ്റവും അടുത്തായിരിക്കും, ആയതിനാൽ അത് ഏകദേശം ശരിയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. മീൻ പിടിക്കാൻ പോകുമ്പോൾ ധനവാനും പാവപ്പെട്ടവനും അവിടെ എല്ലാവരും തുല്യരാണ്. മനസ്സിലായോ? ഒരു സഹായഹസ്തം അവൻ ദേശത്ത് എപ്പോഴും മീൻപിടുത്തലായിരിക്കും. എല്ലാമായിട്ടാണെങ്കിൽ മീൻ പിടിക്കുന്നു. അതേ, കഴിഞ്ഞ ഏകദേശം 33 വർഷങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻപിടുത്തത്തെ കുറിച്ച് പറയാം. അത് മനുഷ്യരുടെ പ്രാണനങ്ങൾക്ക് വേണ്ടിയുള്ള മീൻപിടുത്തമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഓരോരുത്തരെയും ജയിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇത് ടേപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ജിം ഇവിടെയോ ടേപ്പിലോ ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ടേപ്പിൽ ഞാൻ പറഞ്ഞു കേട്ട ആരോ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ പുറപ്പാടെന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ രണ്ടാമത്തേതെന്നല്ല, മൂന്നാമത്തെ പുറപ്പാട് എന്നാണ് അർത്ഥമാക്കിയത്. പരിശുദ്ധാത്മാവ് അഗ്നിസ്തംഭത്തിൽ രൂപത്തിലായി ദൈവം പ്രത്യക്ഷമായി തീർന്ന് താഴേക്കിറങ്ങി വന്നപ്പോൾ ഒന്നാമത്തെ പുറപ്പാടുണ്ടായി. അവിടെ പിന്നിൽ ഇസ്രായേലിനെ പുറത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു. രണ്ടാമത്തെ പുറപ്പാടിൽ ക്രിസ്തു സഭയെ യഹൂദമതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. പിന്നെ മൂന്നാമത്തെ പുറപ്പാട് സംഭവിക്കുന്നത് അഗ്നിസ്തംഭം മണവാട്ടിയെ സഭയിൽ നിന്നും പുറത്തെടുക്കുമ്പോഴാണ്. കാണുന്നു, പ്രകൃതി സംബന്ധിയിൽ നിന്നും ആത്മീയതയിൽ നിന്നും ആത്മീയതയിൽ നിന്നും ആത്മീയമായി ഇതിനെടുക്കുന്നു. ആ മൂന്ന് നോക്കൂ, കൂടുതൽ നന്നായി പറഞ്ഞാൽ സഭയിൽ നിന്നും ആത്മീയമായതിനെ അപ്പോൾ നമുക്ക് മൂന്ന് കിട്ടുന്നു, അതിന്റെ മൂന്ന് കാലങ്ങളും. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ മറ്റൊരു ടേപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഇങ്ങനെ വിളിക്കുന്നു, നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ? ഒരുപക്ഷെ വളരെ നേരത്തേക്കില്ല. അതെ, എനിക്കിവിടെ കിട്ടിയുള്ള ചില തിരുവെഴുത്തുകളും കുറിമാനങ്ങളും മാത്രം. എന്നാൽ നാം ആദ്യം വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നതിന് മുമ്പായി ഒരു നിമിഷം നമുക്ക് അവനിലേക്ക് നമ്മുടെ തലകളെ മണക്കാം. കർത്താവായ യേശുവേ, ഏതൊരു പുരുഷനോ അഥവാ സ്ത്രീക്കോ കുഞ്ഞിനോ ശാരീരികമായി ഈ ബൈബിളിന്റെ പേജുകളെ പിന്നിലേക്ക് തിരിക്കാൻ സാധിക്കും? എന്നാൽ അത് നിനക്കല്ലാതെ മറ്റാർക്കും തന്നെ വെളിപ്പെടുത്തുവാൻ സാധിക്കില്ല. കർത്താവേ, ഈ വിഷയത്തെ എടുത്ത് എന്റെ ഹൃദയത്തിനുമേലിട്ടുകൊണ്ട് രാജ്യങ്ങളിലെമ്പാടുമുള്ള ജനങ്ങൾക്കായി അയക്കുമ്പോൾ അവർ ഏത് വിധത്തിലുള്ള ജീവിതം നയിക്കേണ്ടതുണ്ടെന്ന് അറിയാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ക്രിസ്തീയ ജീവിതമെന്നാൽ സഭയുടെ സേവ ചെയ്യുന്നതാണോ? ദരിദ്രനെയും ആവശ്യക്കാരെയും സഹായിക്കുന്നതാണോ? അതോ ഒരു സ്ഥിരതയുള്ള അംഗമായിട്ടായിരിക്കുന്നതോ? അതോ സഭയോട് കൂറു പുലർത്തുന്നതാണോ? എന്നും മറ്റുമുള്ള ചോദ്യങ്ങൾ എന്നോട് അനേകർ ചോദിച്ചിട്ടുണ്ട്. പിതാവേ, ഈ വചനങ്ങളിലൂടെ ഞങ്ങൾ അതിനെ ജനങ്ങൾക്കായി കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ അതിന്റെ ശരിയായ ഉത്തരം ഇന്ന് രാത്രി ലഭിക്കാനിടയാകട്ടെ. ഇത് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ ബൈബിളിൽ വിശുദ്ധ ലൂക്കോസിലേക്ക് തിരിച്ച് നാം 14:16 വാക്യത്തിൽ തുടങ്ങി ഒരു പശ്ചാത്തലത്തിനായി കുറച്ച് തിരുവെഴുത്തുകൾ വായിക്കും. കാരണം ഇതിൽ നിന്നാണ് നാം 30 or 40 മിനിറ്റുകൾക്കായി ശ്രമിക്കാൻ പോകുന്നത്. ഇപ്പോൾ വിശുദ്ധ ലൂക്കോസ് 14:16 വാക്യം. അവനോടവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊഴുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറഞ്ഞയച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതുണ്ട് എന്നാവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്നവൻ അവനോട് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 ഏക്കർ കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, ശ്രദ്ധിക്കൂ, അവിടെ ദാസന്മാരല്ല ദാസനെന്നാകുന്നു. നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ച് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്ക. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ മൂന്ന് വലികളുണ്ട്, അഥവാ മൂന്ന് തിരിവുകളുണ്ട്. ആദ്യമായി അവർ പുറപ്പെട്ടു പോകുമ്പോൾ അവർ അവിടെ ആയിരുന്നവരെയും ക്ഷണിച്ചവരെയും വിളിക്കാനായി പുറപ്പെട്ടു പോകുന്നു. അവർ വരുന്നില്ല. അതുകൊണ്ടൊരു രോഗസൗഖ്യ ശുശ്രൂഷയിൽ കൂടെ മുടന്തരെയും അന്ധരെയും കൂട്ടാനായി അവർ പുറപ്പെട്ടു പോകുന്നു. അപ്പോഴും മുറിയിലിടമുണ്ടായിരുന്നിട്ട് നല്ലവരെയും മോശമായവരെയും വേലിക്കരി നിന്നിരുന്നവരെയും അവരെല്ലാം അകത്തു കടന്നു വരാനായി നിർബന്ധിക്കുന്നു. ഇപ്പോൾ ഇതിന് താരതമ്യപ്പെടുന്ന മറ്റൊരു ഉപമ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മത്തായി 21:1-10 വരെയാണ്. അത് വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നീട് വായിച്ചു കൊള്ളുക. എന്നാൽ ഞാൻ ഇതിൽ നിന്നും ഒരു വിഷയത്തെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ? ഇപ്പോൾ ഇവിടെ യേശു പറയുന്നത്, മനുഷ്യനെപ്പോഴും ദൈവവചനത്തിന്റെ ക്ഷണത്തെ സ്വീകരിക്കാതിരിക്കാനായി സദാസമയത്തും ഒഴികഴിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതവർക്ക് വളരെ കൃത്യമായി തെളിയിച്ചു കാണിച്ചിട്ടും, അതായത് അത് അവന്റെ അത്താഴത്തിലുള്ള ക്ഷണമാണ്. എന്നാൽ മനുഷ്യൻ തുടർച്ചയായി ഒഴികഴിവുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ വിശുദ്ധ മത്തായി 22 വായിച്ചാൽ അവിടെയും ഒഴികഴിവുകൾ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല അവർ ശ്രമിച്ചിട്ട് അത് പുറകിലുണ്ടായിരുന്ന എല്ലാ കാലത്തിലേക്കും പോയിരുന്നു. പിന്നിലുള്ള കാലത്തിൽ കടന്നുപോയിട്ട് ഒരു മനുഷ്യൻ അവരെ ക്ഷണിച്ചിട്ട് ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറയുന്നു. നാം ആ ഉപമ അവിടെ കാണുന്നു. ആ മുന്തിരിത്തോട്ടത്തിനും എങ്ങനെയാണത് ശേഖരിച്ചു കൊണ്ടുവരാൻ പറയുന്നത്? ഒന്നാമത്തെ ദാസൻ വരുന്നു, അവർ അവനോട് എന്തു ചെയ്തു? അവർ അവനെ ഓടിച്ചു കളഞ്ഞു. അടുത്ത ദാസൻ വരുന്നു, അവൻ അവനെയും കല്ലെറിയുന്നു. ക്രൂരമായ ആ മനുഷ്യർ, അവർ ഒരു ദാസന് ശേഷം മറ്റു ദാസനെ ഓടിച്ചു കളയുന്നതായി കാണുന്നു. അവസാനം രാജാവ് തന്റെ സ്വന്തം മകനെ അയക്കുന്നു. അവന്റെ മകൻ വരുമ്പോൾ നാം കാണുന്നത് അതവർ പറയും, ഇതാണ് ആ ഏകാവകാശി, നാം അവനെ കൊന്നാൽ ഇപ്പോൾ നമുക്കെല്ലാം കൈവശമാകും എന്ന് നാം കാണുന്നു. പിന്നെ യേശുവരോട് പറഞ്ഞു, രാജാവ് ആ കൊലപാതകന്മാരെ കൊന്നു, അവരുടെ പട്ടണങ്ങളെ തീവച്ച് കത്തിച്ചു കളയാനായി ആളയച്ചു. ഇപ്പോൾ നാം കാണുന്നത്, എന്തെങ്കിലും ചെയ്യാനായി ദൈവം ഒരു മനുഷ്യന് ക്ഷണം കൊടുക്കുകയോ അതല്ല അവനവന് കൊടുത്ത ക്ഷണത്തെ സ്വീകരിക്കാനുണ്ടായിരിക്കുമ്പോഴോ അവൻ അതിനെ നിരസിച്ചു കളഞ്ഞാൽ, കൃപയെ നിരസിച്ചാൽ, ന്യായവിധിയല്ലാതെ പിന്നെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. നിങ്ങൾ കൃപയുടെ അതിരിന്റെ അപ്പുറത്തായി കാൽവെക്കുമ്പോൾ അവിടെ ഒരേ ഒരു കാര്യമേ ശേഷിക്കുന്നുള്ളൂ, അത് ന്യായവിധിയാകുന്നു. മനുഷ്യൻ എല്ലാ കാലത്തിലും അത് ചെയ്തിരുന്നതായി നാം കണ്ടുകഴിഞ്ഞു. ബൈബിളിലെ ഏകദേശമുള്ള എല്ലാ കാലത്തിലും അത് സംഭവിച്ചതായി കാണുന്നു. ദൈവം തന്റെ ദാസനായ നോഹയെ അയച്ചപ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി അവൻ രക്ഷപ്പെടാനുള്ളൊരു മാർഗമുണ്ടാക്കി. എന്നാൽ ജനങ്ങളോ നോഹയെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ദൈവം ഒരു വഴിയുണ്ടാക്കി, എന്നാൽ അവർക്കൊരു ഒഴികഴിവുണ്ടായിരുന്നു. അതവരുടെ നൂതന ചിന്തയ്ക്ക് അനുസരണമായിരുന്നില്ല. അത് ആഗ്രഹിച്ച പ്രകാരമാകാതെ, അത് ആഗ്രഹിച്ചിരുന്നത് പോലെ ആയിരുന്നില്ല. അതുകൊണ്ടവർ നോഹയുടെ നാൾക്കളിൽ ഒഴികഴിവുകളെ ഉണ്ടാക്കി. അവർ മോശയുടെ നാൾക്കളിൽ ഒഴികഴിവുകളെ ഉണ്ടാക്കി. അവർ ഏലിയാവിന്റെ നാൾക്കളിൽ ഒഴികഴിവുകൾ ഉണ്ടാക്കി. അവർ ക്രിസ്തുവിന്റെ നാൾക്കളിൽ ഒഴികഴിവുകളെ ഉണ്ടാക്കി. മാത്രമല്ല, അവർ ഇന്നും ഒഴികഴിവുകളെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ വിരുന്നിന് ക്ഷണിച്ചിരുന്നവരായ ഇസ്രായേലോട് അവൻ നേരിട്ട് സംസാരിക്കുകയാണ്. അതിന്, ഞാൻ ഇന്ന് വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ മനുഷ്യർക്കായി കർത്താവിന്റെ ആത്മീയ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പോലെ പ്രായോഗികമാക്കുന്നു. അവരത് ചെയ്യുന്നില്ല. അവരത് നിരസിക്കുന്നു. അവരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ചെയ്യാനായി മറ്റു പല കാര്യങ്ങളുമുണ്ട്. അവർ ഒഴികഴിവുകളെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ 2000 വർഷങ്ങൾക്കുമ്പ് ഇസ്രായേൽ അവർക്ക് നൽകപ്പെട്ടിരുന്ന ക്ഷണത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരെന്നായിരിക്കുന്നത് പോലെ അവരായിരിക്കില്ലായിരുന്നു. 2000 വർഷങ്ങൾക്കുമ്പ് വിവാഹ വിരുന്നിനായിട്ടുള്ള ക്ഷണത്തെ ഇസ്രായേൽ നിരസിച്ചു കളഞ്ഞു. അങ്ങനെ അവർ അതിനെ നിരസിച്ചു കളയുകയും ന്യായവിധിയിലേക്ക് കടന്നുപോവുകയും ചെയ്തു. എന്നാൽ യേശു പറഞ്ഞതുപോലെ ഒഴികഴിവുകളെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കായി അയച്ചിരുന്ന പ്രവാചകന്മാരെ അവർ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തു. ഇപ്പോൾ ഒഴികഴിവുകളെ അവർ ഓരോ ദിവസവും ഉണ്ടാക്കുന്നു. യേശുവിന്റെ ദിവസങ്ങളിൽ നാം കാണുന്നത് അവർ ആരുമായും അനുബന്ധം ചെയ്തിരുന്നില്ല. അവർ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ മനുഷ്യൻ ഇത് പഠിച്ചത്? അവൻ ഏത് പള്ളിക്കൂടത്തു നിന്നാണ് വന്നത്? അത് ആ തച്ചന്റെ മകനല്ലേ? അവന്റെ അമ്മയെ മറിയ എന്നല്ലേ വിളിക്കുന്നത്? ജോസയും ജെയിംസും അവന്റെ സഹോദരന്മാരല്ലേ? മാത്രമല്ല അവന്റെ സഹോദരിമാരും നമ്മോടൊപ്പമില്ലേ? പിന്നെ ഇത് ചെയ്യുന്ന അധികാരം ഈ മനുഷ്യന് എവിടെ നിന്ന് കിട്ടി? മനസ്സിലായോ? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവൻ അവരുമായി യോജിച്ചിരുന്നില്ല. ആയതിനാൽ അവർ പറഞ്ഞു, അവനൊരു ബേൽസെബൂബ് ആകുന്നു, അവനൊരു ശമരിയാക്കാരനാകുന്നു, അവനൊരു ഭൂതമുണ്ട്, അവന് ഭ്രാന്താണ്, അവൻ മതത്തിന്റെ നിരയിലെ ഒരു ദുഷ്ടാത്മാവ് ബാധിച്ച മനുഷ്യനാകുന്നു. അതവനെ ഭ്രാന്തനാക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതായിരുന്നു അത്. അവൻ അവിടെ ഒരു കാട്ടു മനുഷ്യനെ പോലെയായിരുന്നു. അവന് ഒരു ശ്രദ്ധയും കൊടുക്കരുത്. ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അവർ നിലവിളിച്ചു, അവർ അവനെ ന്യായം വിധിക്കുവോളം. ഓ, അവർക്കവൻ തെറ്റായിരുന്നു എന്ന് അത്രയേറെ തീർച്ചയായിട്ട് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അത് അന്നു മുതലായി തീർന്നു. അവരുടെ ഒഴികഴിവുകളാണ് കടന്നു വന്നിരുന്ന നീതിയായതിനെ പ്രവാചകന്മാരെ കൊന്നത് എന്നായിരുന്നു യേശു അവരോട് പറയാൻ ശ്രമിച്ചത്. ദൈവത്തിന്റെ വചനമെടുക്കുന്നതിന് പകരം അവർ മനുഷ്യർ നൽകിയ മതവിശ്വാസങ്ങളെ അംഗീകരിച്ചു. മാത്രമല്ല, അവരത് ചെയ്യുന്നതിലൂടെ ദൈവവചനത്തെ ദുർബലമാക്കി കളയുകയും ചെയ്തു. ഇപ്പോൾ ഇതിൽ ഒന്നുകൾ ഇതാണ് ദൈവഇഷ്ടവും ദൈവത്തിന്റെ ആഗ്രഹവും എന്ന് നിങ്ങൾ പറയുകയോ, അതല്ലെങ്കിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട എന്തിനെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് അതിനേക്കാൾ ഇതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടതായി വരും. ഇപ്പോൾ നിങ്ങൾ ഒന്നിനെയോ മറ്റൊന്നിനെയോ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുന്നതല്ല. ഇതാണ് സത്യം എന്ന് നിങ്ങൾക്ക് പറയേണ്ടതോ, അതല്ല അത് സത്യത്തിന്റെ ഒരു ഭാഗമെന്നോ, അത് മുഴുവനും സത്യമല്ലെന്നോ, അതെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ സത്യമായി വരുന്നില്ലെന്നോ, അഥവാ അത് ശരിയായിട്ടല്ല വ്യാഖ്യാനം ചെയ്തിരിക്കുന്നതെന്നോ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. ബൈബിൾ അത് പറയുന്നു. അതായത്, ദൈവത്തിന്റെ വചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ആരും അതിലേക്കൊരു വ്യാഖ്യാനം ഇടാനും പാടില്ല. ദൈവം എപ്രകാരം വ്യാഖ്യാനിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അപ്രകാരം തന്നെ അത് എഴുതിയിരിക്കുന്നു. അതെന്തു പറയുന്നു അതപ്രകാരം തന്നെ ആയിരിക്കണം. അതിവിടെ എഴുതിയിരിക്കുന്ന വിധത്തിൽ തന്നെ എടുക്കണം. അത് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അവരവരുടെ മതവിശ്വാസങ്ങൾ അംഗീകരിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവരുടെ മേൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത വിധത്തിലാക്കി തീർത്തു. അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവർ അതിൽ നിന്നും വഴുതിമാറി ദൂരത്തായി. 75 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ പരിശുദ്ധാത്മാവ് പതിച്ചപ്പോൾ റഷ്യ പെന്തക്കോസ്റ്റ് അനുഗ്രഹങ്ങളെ സ്വീകരിച്ചിരുന്നു എങ്കിൽ അവർ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആകില്ലായിരുന്നു. 75 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ഒരു വലിയ ഉണർവ് കടന്നു വന്നിരുന്നു. ദൈവം അവരുടെ ഇടയിലേക്ക് വരികയും അവർക്കൊരു വലിയ ഉണർവുണ്ടാകുകയും ചെയ്തിട്ട് അത് സൈബീരിയ വരെ കടന്നുപോയിരുന്നു. അവർ ചെയ്തതെന്താണ്? അവർ അതിനെ നിരസിച്ചു കളഞ്ഞു. മാത്രമല്ല, ഇന്നോ ആ രാജ്യം പോയിക്കഴിഞ്ഞിരിക്കുന്നു. അനുവാദമില്ലാതെ സഭകൾക്ക് മറ്റൊരു സഭയുണ്ടാക്കാൻ സാധ്യമല്ല. അവർ ന്യായവിധിയിലേക്ക് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ ഈ പരിഭ്രാന്തമായ ദുശാഠ്യത്തിലേക്ക് പോയിട്ട് പിശാച് മുഴുവനായി വിറ്റുകഴിഞ്ഞിരിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ പരിശുദ്ധാത്മാവ് പതിച്ചു. ജോർജ് ഫെറിയും എഫ് എഫ് ബോസ്വർത്തും ചാർലി പ്രൈസും സ്മിത്ത് വിഗ്ഗൽസ്വർത്തിന്റെ വരവോടും കൂടെ ആ മഹാന്മാരായ വിശ്വാസ വീരന്മാരാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഉണർവിനെ നൽകി. എന്നാൽ അവർ ചെയ്തതെന്താണ്? അവരവരെ നോക്കി ചിരിക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും അവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുകയും അവരുടെ മനോനില അവർക്ക് നഷ്ടമായി പോയി എന്നവർ ചിന്തിക്കുകയും ചെയ്തു. അവരെ കേൾക്കാൻ ജനങ്ങളെ കടന്നു വരാൻ സഭകൾ അനുവദിച്ചതുമില്ല. അവർ രോഗികളെ സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും മഹത്തായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഒരു രാജ്യമായി ഇംഗ്ലണ്ട് സുവിശേഷത്തെ നിരസിച്ചതിനാൽ അവളുടെ പാപം ലോകമെമ്പാടും പ്രസിദ്ധമാകുകയും ചെയ്തു. റോമിനെയും ഫ്രാൻസിനെയും കൂടെ കൂട്ടിയാലും ഇംഗ്ലണ്ടല്ലാതെ അപ്പോസ്തല രാഷ്ട്രമെന്ന് പറയാനായി ലോകത്തിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളാണ് അപ്പോസ്തലിക വിശ്വാസത്തിന് പരിത്യാഗം ചെയ്ത ഒരമ്മ. അവിടെയുള്ള ഹേ മാർക്കറ്റിൽ വെച്ച് തന്നെ ഫെന്നിയും ചാർസ് ഡേ ഫെന്നിയും വെസ്ലിയും അങ്ങനെ തുടർന്നുള്ളവരും പ്രസംഗിച്ച് പോരുകയും അവൾ അതിനെ നിരസിച്ചു കളയുകയും ചെയ്തു. ഇപ്പോൾ ചാരന്മാർ വന്ന് കണ്ടുപിടിക്കുവോളം അവരുടെ മഹാന്മാരായ മനുഷ്യർ സ്ത്രീകളുമായി ലൈംഗികതയിൽ ബലഹീനപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ചയിലോ അതോ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരിൽപ്പെട്ട കുറച്ചുപേരെ കൂടെ അവരുടെ തലവൻ കണ്ടുപിടിച്ചു. മാഗസീനുകൾ അത് നിറച്ചിരുന്നു. അവരുടെ പാപത്തിന്റെ അപകീർത്തി അവരുടെ സർക്കാർ തന്നെ ലോകമെമ്പാടുമായി അവരുടെ മാനക്കേടനായ പേരിനെ കാണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൾ സത്യത്തെ നിരസിച്ചു കളഞ്ഞതിനാലാണ്. അവൾക്ക് അവളുടെ ഒഴികഴിവുകളുണ്ട്. അതുകൊണ്ട് അവൾ അവസാനിച്ചിരിക്കുന്നു. വളരെ മുമ്പ് തന്നെ ഇംഗ്ലണ്ട് ദൈവവുമായി പരാജിതയായിരിക്കുന്നു. പെന്തക്കോസ്റ്റ് തുടങ്ങിയ മഹത്തായ സൗഖ്യത്തിന്റെ ഉണർവ് അമേരിക്കയിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുകയും തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിൽ ഒരു ഉണർവുണ്ടാകുകയും ചെയ്തു. പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, മഹാന്മാരായ മനുഷ്യർ, ഗവർണർമാർ, ഇവർക്കെല്ലാം മഹത്തായ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഗവർണർമാരും പിന്നെ പിന്നെ മഹാന്മാരായ മനുഷ്യരും സൗഖ്യം പ്രാപിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസ്സുകാരനായ ഉപ്ഷ 66 വർഷത്തോളമായി മുടന്തി നടന്നിരുന്നു. അതങ്ങനെ അല്ലായിരുന്നു എന്ന് അവരുടെ മുഖം തിരിച്ചവർക്ക് പറയാൻ കഴിയില്ല. അത് നേരെ അവരുടെ മുമ്പിൽ വെച്ചായിരുന്നു. എന്നാൽ അവർ അതിനെ നിരസിച്ചു കളഞ്ഞു. മാത്രമല്ല, ഇന്ന് രാത്രിയിൽ ആ കാരണത്താലാണ് രാജ്യത്തെ പിടിച്ചുകെട്ടിയിരിക്കുന്നത്. അവൾ മുങ്ങി താണിരിക്കുന്നു. ഒരിക്കലും അതിന്റെ പ്രതീക്ഷയും ശേഷിക്കുന്നില്ല. അവൾ കൃപയ്ക്കും ന്യായവിധിക്കും ഇടയിലുള്ള നിര മുറിച്ചു കടന്നിരിക്കുന്നു. രാജ്യത്തെ നിയന്ത്രിക്കാനായി അവളിവിടെ ആയിരിക്കുന്നതിനെ അവൾ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ ഏറ്റവും അകത്തൊന്നും അഴുകിയിരിക്കുന്നു. അവളുടെ രാഷ്ട്രീയം അഴുകിയിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ സദാചാരം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന എന്തിനേക്കാളും താണിരിക്കുന്നു. അവളുടെ മതപരമായ ഏർപ്പാട് സദാചാരത്തെക്കാൾ അഴുകിയിരിക്കുന്നു. ഇത് ചെയ്യുന്നതിലൂടെ അവളെ സ്വയം ഒരുമിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെല്ലാ സഭകളും കൂടെ ഒരു സംഘമായി ചേർന്ന് മൃഗത്തിന്റെ മുദ്രയെടുത്തിരിക്കുന്നു. അവൾ അങ്ങനെയായിരിക്കുന്നു. എന്തൊരു കാര്യം! എന്തുകൊണ്ടാണ്? ക്രിസ്തു അവൾക്കൊരവസരം കൊടുത്തു. എന്റെ വിരുന്നിന് വരുവൻ, പെന്തക്കോസ്റ്റ് വിരുന്നിന് വരുവൻ. അതിന്റെ അർത്ഥം 50 എന്നാകുന്നു. പരിശുദ്ധാത്മാവ് രക്ഷയിൽ പകർന്നപ്പോൾ അവരെ ഒരു പെന്തക്കോസ്റ്റ് വിരുന്നിനായി, ആത്മീയ വിരുന്നിനായി വിളിച്ചു. അവർ അതിനെ നിരസിച്ചു കളഞ്ഞു. ഇംഗ്ലണ്ടിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഒഴിക്കപ്പെട്ടു. അവർ അതിനെ നിരസിച്ചു കളഞ്ഞു. അമേരിക്ക പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഒഴിച്ചപ്പോൾ അവർ അതിനെ നിരസിച്ചു കളഞ്ഞു. അവൻ 3 പ്രാവശ്യം ക്ഷണിച്ചു. 3 പ്രാവശ്യം അവൻ പറഞ്ഞയച്ചു. അവർ വിരുന്നിനായി കടന്നു വന്നില്ല. അതിനുശേഷം അവൻ വീണ്ടും അയച്ചിട്ട് അവൻ പറഞ്ഞു, പോകൂ, ജനങ്ങളെ കടന്നു വരാൻ നിർബന്ധിക്കൂ. മേശകളെല്ലാം തയ്യാറാകേണ്ടതുണ്ട്. മേശകളെല്ലാം തയ്യാറായിരിക്കുന്നു. ഇനിയും സ്ഥലമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അടുത്ത ചില മാസങ്ങളോ മറ്റോ അതോ വർഷമോ അഥവാ അത് എന്തു തന്നെയായാലും ശരി, ദൈവം രാജ്യത്ത് മറ്റൊരു കുരുക്കത്തെ അയക്കാൻ പോകുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു മുൻകുരിക്കപ്പെട്ട വിത്തായിരുന്നിട്ട് ലോകത്തിലെവിടെയായിരുന്നാലും ശരി, അതിന്റെ മേൽ പ്രകാശം പതിക്കേണ്ടതുണ്ട്. രാജ്യം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേ കഴിഞ്ഞ ദിവസം അവിടെ താഴ്വശത്തുള്ള ലിറ്റിൽ റോക്കിൽ വെച്ച്, കൃത്യമായും പറയുകയാണെങ്കിൽ ഹോർസ് സ്പ്രിംഗ്സിൽ വെച്ച്, ഞാൻ ആഴ്ചയിലെ ലൈഫ് മാഗസിൻ നോക്കുകയായിരുന്നു. അതിൽ ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ മേയർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഹനോലൂലയിൽ വെച്ച് പാട്ടിനനുസരണമായി വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് നൃത്തം ചെയ്യുന്ന കുറച്ച് പിള്ളേരോടൊപ്പം അവൾ അവിടെ നൃത്തം ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ അതിന് കീഴിലായി മറ്റൊരു പ്രശസ്തനായ മനുഷ്യനെ കാണുന്നു. ഓ, എന്തൊരപമാനം! ഇന്ന് നമ്മുടെ രാജ്യത്തെ നോക്കുക, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെ നോക്കുക. അവൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? അവൾ എത്ര ആഴത്തിലാണ് മുങ്ങിയിരിക്കുന്നത്? ഇന്നുള്ള നമ്മുടെ മതപരമായ വ്യവസ്ഥയെ നോക്കുക. അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സഭകൾ എപ്പോഴാണ് കടന്നുകൂട്ടുള്ളത്? അതെന്തുകൊണ്ടെന്നാൽ വിരുന്നിനായുള്ള ക്ഷണത്തെ അവർ നിരസിക്കുകയും നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിനാലാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം സുവിശേഷത്തിന് യോഗ്യമാണെന്ന് നിങ്ങൾക്ക് വിളിക്കാനാകുമോ? അങ്ങനെയുള്ള അവരെ ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യാനും സിഗരറ്റ് വലിക്കാനും അനുവദിക്കുന്നു. അതിനെയാണോ നിങ്ങൾ ജീവിതമെന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള പാർക്കിൽ വെച്ച ഒരു പ്രത്യേക സഭയിലെ ഒരു ചെറിയ സംഘം കളിക്കുകയായിരുന്നു. അതിൽ എന്റെ അളിയന്റെ കുഞ്ഞുമകൻ ഒരു ടീമിലെ പന്തടിക്കാരനായിരുന്നു. അവൻ അവിടെ പന്തടിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ഒരു സഭയുടെ സംഘവും കളിക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഈ കൊച്ചുകുട്ടികളുമായി കളിച്ചുകൊണ്ടിരുന്നത് അവിടെയുള്ള ഒരു പാസ്റ്റർ ആയിരുന്നു. ഇവിടെ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു സഭയാണ്. പാസ്റ്റർ ഒന്നിന് പിറകെ ഒന്നായി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ, ഒരു മനുഷ്യൻ കാഴ്ചക്കാരായിരുന്ന ഓരോരുത്തരും അത് കണ്ടിരുന്നു. എന്നാൽ അതങ്ങനെ സാധാരണമായിട്ട് അവർ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ശ്രദ്ധിച്ചതുപോലുമില്ല. കർത്താവിന്റെ കർത്തവ്യത്തെ സേവിക്കാനായി തിരികെ വരുമ്പ് പാസ്റ്ററിനും മറ്റുള്ളവർക്കും പുറമേ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കാനായി സഭയിലെ സൺഡേ സ്കൂളിനെ 15 നിമിഷം മുമ്പേ നിർത്തിയ ഒരു പ്രത്യേക വലിയ സഭയെ, ഒരു ബാപ്റ്റിസ്റ്റ് സഭയെ എനിക്കറിയാം. ആ സഭയുടെ സ്ഥാപകനായ ജോൺ സ്മിത്ത് ദൈവം ഒരു ഉണർവിനെ അയക്കാനായി കഠിനമായി പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ കണ്ണടയ്ക്കാൻ കഴിയാതെ പുറത്തേക്കുന്തി വന്നിരുന്നു. അതിനാൽ അവന്റെ ഭാര്യയ്ക്ക് അവനെ മേശവരെയും കൂട്ടിക്കൊണ്ടുപോയി സ്പൂൺ കൊണ്ട് കഴിപ്പിക്കണമായിരുന്നു. അവന്റെ സഭയുടെ അവസ്ഥ അത്തരത്തിലായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവന്റെ കല്ലറിൽ നിന്നും അവന് തിരികെ നോക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതെന്തുകൊണ്ടാണ് അവരെ കടന്നു വരാൻ ക്ഷണിച്ചു, അതിനെ നിരസിച്ചു കളഞ്ഞു. അതാണ് ഒരേ ഒരു കാര്യം. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾ ഓർക്കുന്നല്ലോ, ക്ഷണിച്ചിരുന്നവരെല്ലാം അതിനെ നിരസിച്ചു കളയുകയും അവന്റെ അത്താഴത്തെ രുചിച്ചതുമില്ല. ദൈവം പരിശുദ്ധാത്മാവനയച്ച് ഒരു മനുഷ്യന്റെ വാതിൽ മുട്ടുമ്പോൾ അവൻ അതിനെ മനഃപൂർവ്വം നിരസിച്ചു കളയുകയും ആ ഒന്നിനെ അവൻ അവസാനമായി നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിശേഷ അവകാശമുള്ള വ്യക്തിയായിരിക്കില്ല. നിങ്ങൾക്കൊരു സഭയിലിരുന്നു കൊണ്ട് സുവിശേഷം കേൾക്കാനും സുവിശേഷവുമായി യോജിക്കാനും കഴിയും. അത് ശരിയാണെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ പറയുകയും അതിനെ സഹായിക്കാനായി നിങ്ങൾ തന്നെ അതിലൊരു വിരൽത്താങ്ങ് ഒരിക്കലും കൊടുക്കുകയുമില്ല. കാണുന്നോ, നിങ്ങളത് കേൾക്കുക മാത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയുന്നു, അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായി സഹാനുഭൂതി കാണിക്കുക മാത്രമാകുന്നു. അതൊരു $10,000 എന്നെനിക്ക് പറയാൻ സാധിക്കും. അതിന്റെ അർത്ഥം എനിക്കത് കിട്ടിയിരിക്കുന്നു എന്നല്ല. കാണണോ, അത് നല്ല തണുത്ത ജലമാണോ എന്നെനിക്ക് പറയാൻ കഴിയും. എന്നാൽ അത് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്രമല്ല, ഇത് നിത്യജീവനാകുന്നു. അത് നിരസിക്കുന്നതിനാൽ സംഭവിക്കുന്ന എന്താണെന്നാൽ ഒരു ദിവസം നിങ്ങൾ കൃപയുടെയും ന്യായവിധിയുടെയും നില മുറിച്ചു കടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടന്നു വന്നത് എടുക്കാനുള്ള വിശേഷ അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ വരുന്ന ജനങ്ങളായ നിങ്ങൾ മറ്റൊരു ധർമ്മോപദേശിയോ മറ്റാരെങ്കിലുമോ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. എന്നാൽ അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതുമായി തന്നെ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാനാകുന്നതിലും കൂടുതൽ ഉപകാരപ്രദമായ നല്ല മറ്റൊന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാനാകുമോ? ഞാനിവിടെ നിങ്ങൾക്കൊരു ഗുളിക നൽകുകയും അത് ശാസ്ത്രീയമായി തെളിയിച്ച് ആ ഗുളിക നിങ്ങളെ 1000 വർഷം ജീവിക്കാനിടയാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതാണെങ്കിലോ? അതെ, എനിക്കിവിടെ ഒരു രാഷ്ട്രസേനയെ കൊണ്ടുവന്ന് അവയെ ഇവിടെ നിന്നും നീന്തി കടത്തി കൊണ്ടുപോകേണ്ടി വരും. അതിനായി നിങ്ങൾക്കൊരു അൾത്താരവിളി നടത്തേണ്ടി വരികയില്ല. 1000 വർഷം ജീവിക്കേണ്ടതിനായി നിങ്ങൾക്ക് അതിൽ നിന്നും അവരെ ദൂരമാക്കേണ്ടതിന് അടിക്കേണ്ടതായി വരും. അവന്റെ പുനരുത്ഥാനത്തിന് സകല ശക്തിയും അത് നിങ്ങൾക്ക് നിത്യജീവനെ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ടും ദൈവത്തിന് നിത്യജീവൻ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടും സാത്താൻ അവന്റെ ലഗ്യോ കണക്കിന് സേനയെ വിന്യസിച്ചുകൊണ്ട് അതിൽ നിന്നും നിങ്ങളെ ദൂരമാക്കുന്നു. കാണുന്നു, അപ്പോൾ നിങ്ങൾ നോക്കി, അതിന്റെ മുഖത്തേക്ക് നോക്കി, അത് ശരിയാണെന്ന് കാണാനുള്ള വിവേകം ഉണ്ടായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ നിരസിച്ചു കളയുന്നു. കാണുന്നു, ഏതോ ചില വിധത്തിലെ ഏതോ വിധത്തിലുള്ള ഒരു ഒഴികഴിവ്. അത് വളരെ ചൂടാകുന്നു, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. നാളെ ഞാൻ ചെയ്യും. ഒരുവിധമുള്ള ഒഴികഴിവ്, അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. സന്ദർശനത്തിന്റെ നാളുകളുടെ ദിവസത്തെ നിരസിക്കുന്നതിനാൽ അത് നിങ്ങളെ ദൈവത്തൊന്നും വേർപെടുത്തുന്നു. നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം, പഴയ നിയമത്തിലും അവർക്ക് യോവേൽ സംവത്സരം എന്ന് വിളിച്ചിരുന്ന ഒരു വർഷമുണ്ടായിരുന്നു. അത് സകല ജനങ്ങളും യോവേൽ സംവത്സരം മുഴക്കുമ്പോൾ അടിമകൾക്കെല്ലാം സ്വതന്ത്രമാകാമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പുറപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അവന് പറയാനായി ചില ഒഴികഴിവുകൾ, അതായത് അവൻ തന്റെ നാട്ടിലേക്ക് തിരികെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആലയത്തിന്റെ തൂണിനോട് ചേർത്ത് നിർത്തി ഒരു തോലുരി കൊണ്ട് അവന്റെ ചെവിയിൽ ഒരു അടയാളമിടുമായിരുന്നു. അതിനുശേഷം എത്രയെത്ര യോവേൽ സംവത്സരങ്ങൾ കടന്നു വന്നാലും കാര്യമല്ല, ആ മനുഷ്യൻ വിൽക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പോലും അവൻ ഇസ്രായേലിന്റെ പൗരനായി ഒരിക്കലും തിരികെ വരാനാകില്ല. അവൻ എന്താണ് ചെയ്തത്? അവന്റെ ക്ഷണത്തെ അവൻ നിരസിച്ചു കളഞ്ഞു. അവന് ഒന്നും തന്നെ ഒടുക്കേണ്ടിയില്ലായിരുന്നു. അവന്റെ അടിമത്തത്തിന്റെ കടം വീട്ടിക്കഴിഞ്ഞിരുന്നു. അവന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കാമായിരുന്നു. അവന് നേരെ അവന്റെ നാട്ടിലേക്ക് പോയി അവന്റെ സ്വന്തം ഉടമസ്ഥാവകാശം കൈവശമാക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്യാൻ നിരസിച്ചാൽ പിന്നെ അവനെ ഒരിക്കലും ഇസ്രായേലുമായി കൂട്ടുകയില്ല. മാത്രമല്ല, അവന്റെ സ്വത്തിനെ മറ്റൊരുത്തന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രാകൃതമായതിൽ പ്രാവർത്തികമാക്കുന്ന അതേ വിധത്തിൽ തന്നെ ആത്മീയമായതിലും പ്രാവർത്തികമാക്കുന്നു. അതായത്, നാം നിത്യജീവന്റെ പിന്തുടച്ച അവകാശികളായി സുവിശേഷം കേൾക്കുകയും അത് സത്യമാണെന്ന് അറിയുകയും ചെയ്തിട്ട് നാം അതിനെ നിരസിക്കുന്നു. അങ്ങനെ അത് കേൾക്കാനോ അത് ചെയ്യുന്നോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ നാം മൃഗത്തിന്റെ മുദ്രയെടുക്കുന്നു. ഇപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോൾ മൃഗത്തിന്റെ ഒരു മുദ്ര ചാർത്താൻ പോവുകയാണ്. അത് ഒരു നാൾ വരാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മുന്നമേ തന്നെ വന്നു കഴിഞ്ഞു. കാണുന്നു, പരിശുദ്ധാത്മാവ് പതിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മൃഗത്തിന്റെ മുദ്രയും ആരംഭിച്ചു. കാണുന്നു, രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതിലൊന്ന് അതിനെ സ്വീകരിക്കുക, ദൈവത്തിന്റെ മുദ്രയെടുക്കുക എന്നതാകുന്നു. അതിനെ നിരസിക്കുന്നതോ മൃഗത്തിന്റെ മുദ്ര എടുക്കുന്നതാകുന്നു. ദൈവത്തിന്റെ മുദ്രയെ നിരസിക്കുക എന്നത് മൃഗത്തിന്റെ മുദ്രയെടുക്കുന്നതാകുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ദൈവത്തിന്റെ മുദ്രയെ നിരസിക്കുന്നത് മൃഗത്തിന്റെ മുദ്രയെടുക്കുന്നതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ മുദ്രയേൽക്കാത്ത എല്ലാവരും മൃഗത്തിന്റെ മുദ്രയേറ്റു. കാഹളം മുഴക്കുമ്പോൾ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സ്വതന്ത്രരായി പോകാം. പോകാതിരിക്കുന്നവർക്ക് അടയാളം ചാർത്തപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മൃഗത്തിന്റെ മുദ്രയെ നാം ഭാവിയിലുള്ളതാണ് എന്ന് പറയുന്നു എങ്കിൽ അതെപ്പോഴാണ് പ്രത്യക്ഷം വരാൻ പോകുന്നത്? അതിനെ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അപ്പോഴേക്കും അത് ചെയ്തു കഴിഞ്ഞിരിക്കും. കാണുന്നു, അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവും അതിന് പ്രത്യക്ഷമാകേണ്ടതുണ്ട്. കർത്താവായ യേശു മഹിമയിൽ വരുന്നു നിങ്ങൾ കണ്ടിട്ട് ആ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അനുഭവിക്കാൻ തുടങ്ങുകയും മരിച്ചവർ കല്ലറന്ന് എഴുന്നേൽക്കുന്നത് കാണുകയും ചെയ്തിട്ട് ഒരു സെക്കൻഡ് കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞിട്ട് നമുക്ക് രൂപമാറ്റമുണ്ടായി അവന്റെ ഇതുപോലുള്ള ശരീരം നമുക്കുണ്ടാകും. അത് പ്രത്യക്ഷമായി വരേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അതിനെ നിരസിച്ചിരുന്ന ഓരോരുത്തരും പുറത്താകുന്നു. അവരെ താഴെ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനെതിരേൽക്കാനായി മണവാട്ടികൾ പുറപ്പെട്ടു പോയി എന്ന് യേശു തന്നെ പറയുന്നില്ലേ? അവരിൽ ചിലർ ഒന്നാം യാമത്തിലും രണ്ടിലും മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും തുടങ്ങി ഏഴാം യാമം വരെയും ഉറങ്ങിയവരായിരുന്നു. എന്നാൽ ഏഴാം യാമത്തിൽ ആ ശബ്ദം കേട്ടു, ഇതാ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പോകുവിൻ. ഉറങ്ങിയിരുന്നവരെഴുന്നേറ്റു. ഏറ്റവും ആരംഭത്തിലെ പെന്തക്കോസ്റ്റ് മുതലുള്ളവരെല്ലാം എഴുന്നേറ്റു. കാണുന്നോ, ഏഴാം യാമം തുടങ്ങി ഏഴാം സഭാകാലം മുതൽ പിന്നുള്ള എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. ഈ സഭാകാലങ്ങളിൽ വെച്ച് ജീവനുള്ളവരെല്ലാം അവരെല്ലാവരും മാറ്റപ്പെട്ടു. മാത്രമല്ല, അവർ അകത്തെ കടക്കുകയും ചെയ്തു. അവർ അകത്തെ കടന്നപ്പോൾ തന്നെ ഉറങ്ങിയിരുന്ന മണവാട്ടികളും വന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ നിന്നും കുറച്ച് എണ്ണ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതേ ഉള്ളൂ, നിങ്ങൾ വിൽക്കുന്ന അടുക്കൽ പോയി വാങ്ങുവിൻ. അവർ ഈ എണ്ണ വാങ്ങാനായി പോയപ്പോൾ മണവാളൻ വന്നു. ലോക ചരിത്രത്തിൽ ഒരിക്കൽ പോലും എപ്പിസ്കോപ്പലിയന്മാരും ബാപ്റ്റിസ്റ്റും മെത്തഡിസ്റ്റും പ്രസ്ബിറ്റേറിയനും ദിനപത്രങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു. മതപരമായ ദിനപത്രങ്ങളെല്ലാം ഉറങ്ങുന്ന മണവാട്ടികളെല്ലാം പെന്തക്കോസ്റ്റിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനപ്രകാരം അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ? അവർ തിരികെ വരാൻ ശ്രമിക്കുമ്പോൾ മണവാളൻ വന്ന് മണവാട്ടി എടുത്തുകൊണ്ടു പോകുന്നു. അവരെ ന്യായവിധിക്കായി പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ ക്ഷണത്തെ നിരസിച്ചു കളഞ്ഞു. എല്ലാവരെയും കടന്നു വരാൻ ക്ഷണിച്ചിരുന്നു. ദൈവം ഓരോ കാലത്തിലും അവന്റെ വെളിച്ചമയക്കുകയും അത് നിരസിക്കപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ പരിദർശനത്തിന് ദിവസത്തെ നിരസിച്ചിരുന്ന മറ്റേതൊരു ദിവസത്തിനും ഇന്നും ഒരു വ്യത്യാസവുമില്ല. അതിനെ അപ്പോൾ തന്നെ സ്വീകരിക്കാനായി ദൈവം സഭയിലും ജനങ്ങളെടുക്കലും സന്ദർശനം നടത്തിയിരുന്നു. അടുത്ത വർഷം കടന്നു വരുവോളം അടുത്ത ഉണർവരേക്കും അതിനെ നീട്ടിക്കൊണ്ടു പോകരുത്. അതാണ് ആ മണിക്കൂർ. ഇന്നാകുന്നു രക്ഷയുടെ ദിവസം. ഒരു ദിവസം തന്റെ അലൗകികമായതിനെ സമർത്ഥിക്കാതെ ദൈവം ഒരിക്കൽ പോലും ഒരു സന്ദേശം അയച്ചിട്ടില്ലെന്ന് ഓർത്തിരിക്കുക. സ്വയം യേശു തന്നെ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രവൃത്തി വിശ്വസിക്കുക. നിങ്ങൾ അതിനെ വളരെ കൃത്യമായി കാണുകയും അതിനെ പ്രത്യക്ഷമാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ അതിനെ നിരസിക്കുന്ന സമയം ഇപ്പോഴെത്തിയിരിക്കുന്നു. പിന്നെ അവളുടെ ചെവിയിൽ ഒരു തോലൊരിക്കുന്ന സൂചി കൊണ്ട് തുളയ്ക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ അവൾ ഒരിക്കലും കേൾക്കുകയില്ല. ഇപ്പോൾ അവൾ അവളെ സ്വയം സഭകളുടെ സമിതിയിലേക്ക് കൊണ്ടുപോകുകയും മൃഗത്തിന്റെ മുദ്രയെ എടുക്കുന്നതിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മഹത്തായ അഭിലാഷങ്ങളിലൊന്ന് ഈ പുതിയ പോപ്പ് പറഞ്ഞു, ഈ സഭകളെല്ലാം ഒരുമിച്ചാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ പേപ്പർ ഇപ്പോൾ ആരെങ്കിലും എനിക്ക് തരൂ. ഞാൻ ഇവിടെ നിൽക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ അവർ അത് ചെയ്യും. പ്രൊട്ടസ്റ്റന്റുകൾ അതിൽ വീണിരിക്കുന്നു. കാണുന്നോ, എന്തുകൊണ്ടെന്നാൽ സഭ, പൗലോസ് ബൈബിളിൽ പറയുന്നു, കർത്താവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കാതെ ആ ദിവസം വരികയില്ല. പിന്നീട് ആ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് തന്നെ താൻ ഉയർത്തി ദൈവത്തെ പോലെ അവന് ദൈവത്തിന് മീത ഉയർത്തും. ഭൂമിയിലെ പാപങ്ങളും മറ്റും ക്ഷമിക്കുക എന്നായിട്ടാകുന്നു. ഈ കാര്യം സംഭവിച്ചതെങ്ങനെ? വിശ്വാസത്യാഗം സംഭവിക്കാതെ സംഭവിക്കുകയില്ല. സഭ ആത്മീയ വിരുന്നൊന്നും മാറ്റപ്പെടാൻ തുടങ്ങി. അതിനെ പിന്നിലേക്ക് വലിച്ചു. അത് തന്നെത്താൻ സംഘടിക്കാൻ തുടങ്ങി. അപ്പോൾ വെളിപ്പാട് സഭയോട് ചേർന്ന് നിൽക്കുകയില്ല. അഗ്നിസ്തംഭത്താൽ ഇസ്രായേൽ രാവും പകലും നടന്നിരുന്നു എന്നോർത്തിരിക്കുക. അഗ്നിസ്തംഭം യാത്ര ചെയ്യുമ്പോൾ അവർ അതിനോടൊപ്പം പോയിരുന്നു. അത് രാത്രിയിൽ അഗ്നിയായും പകൽ സമയം മേഘമായും ആയിരുന്നു എന്നോർത്തുകൊള്ളുക. അതുകൊണ്ട് അതിന് രാത്രിയിലോ പകലോ ഏത് സമയത്തും വരാമായിരുന്നു. എന്നാൽ അത് എപ്പോഴായിരുന്നാലും ശരി, അവർക്ക് കാണുന്നതിൽ തോൽവി അടയാൻ സാധിക്കാത്ത വിധം ഒരു പ്രീതിപ്പെടുത്തൽ അവിടെ അതുണ്ടാക്കുമായിരുന്നു. അത് രാത്രിയിൽ വെളിച്ചമായിട്ടും പകൽ സമയം ഒരു മേഘമായിരുന്നിട്ട് അവർ അതിനെ പിൻപറ്റിയിരുന്നു. അതെ സാർ, അതേ കാര്യം തന്നെ. മാർട്ടിൻ ലൂതർ അത് കണ്ടു. അവൻ എന്തു ചെയ്തു? അവൻ കത്തോലിക്ക സിദ്ധാന്തത്തിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ അവർ എന്താണ് ചെയ്തത്? അവർക്ക് ചുറ്റും ഒരു ചെറിയ വേലികെട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ലൂതരൻകാരാണ്, ഇതാണത്. അതവിടെ നിന്നും മാറിപ്പോകുന്നത് ബസ്സിലെ കണ്ടു. അവൻ പുറപ്പെട്ടു. അവർ എന്തു ചെയ്തു? അതിനു ചുറ്റിനും ഒരു ചെറിയ വേലികെട്ടിയിട്ട് പറഞ്ഞു, ഇതാണത്. ആ പ്രകാശം എന്തുപറ്റി? വീണ്ടും നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെന്തക്കോസ്ത് അത് കണ്ടു. അവർ ചെയ്തെന്താണ്? വെസ്ലിയിൽ നിന്നും നസ്രയിൽ നിന്നും അങ്ങനെ ഉള്ളതിൽ എല്ലാത്തിൽ നിന്നും അവർ പുറപ്പെട്ടു വന്നു. അവരെന്തു ചെയ്തു? അവർ അതിനു ചുറ്റുമായി ഒരു ചെറിയ വേലി കെട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉണ്ണസുകാരാണ്, ഞങ്ങൾ ട്രിനിറ്റിക്കാരാണ്, പിന്നെ ഞങ്ങൾ യുണൈറ്റഡുകാരും മറ്റുള്ളവരാകുന്നു. അവരെന്താണ് ചെയ്തത്? ദൈവം നേരെ അതിന്റെ പുറത്തേക്ക് വന്നു. മനസ്സിലായോ? നമുക്കത് ചെയ്യാനാകില്ല. വഴിയുടെ ഓരോ പടിയും ഓരോ ദിവസവും ദൈവത്തിന്റെ ഓരോ മണിക്കൂറും നമുക്ക് പിൻപറ്റേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനാൽ നാം നയിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നാം ഒരു സംഘടനാപരമായ ജീവിതമെടുക്കും. ഓരോ ദിവസവും ക്രിസ്തുവിനെ പിൻപറ്റാത്ത ഒരു ജീവിതം യോഗ്യമുള്ളതല്ല. ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഞായറാഴ്ചയിൽ പള്ളിയിലേക്ക് പോകുന്നു. അവിടെ പിന്നിരുന്നുകൊണ്ട് ഇതും അതും മറ്റേതുമെല്ലാം ചെയ്യുന്നതിനാൽ അവൻ പള്ളിയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് വിചാരിക്കുകയും തിങ്കളാഴ്ചയിൽ കള്ളം പറയുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നു. പുറമേയുള്ള ബീച്ചുകളിലേക്ക് പോകുന്ന സ്ത്രീകൾ തെരുവിലൂടെ അസാൻമാർഗികമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകുന്നു. പോപ്പിന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഥമ വനിത മേക്കപ്പ് പോലും ചെയ്തിരുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ തീക വന്നിട്ട് രാജ്യത്തിലുള്ള എല്ലാ സ്ത്രീകളും ആഹ്ലാദ തീർപ്പിലാകാനായി തലമുടിയെ വാട്ടർഹെഡ് ഫാഷനിൽ മുറിച്ചു മാറ്റി. ഈ എല്ലാ വേഷങ്ങളും, അതായത് അവൾ അമ്മയായി കഴിയുമ്പോൾ രാജ്യത്തിലെ ഓരോ സ്ത്രീകളും അമ്മമാർ ധരിക്കുന്ന വിധത്തിലെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരുദാഹരണമായി എടുക്കുന്നു. ആ ജനങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവർ അറിയുകയും ചെയ്യുന്നു. അവർ ലോകത്തിന്റെ ഒരാത്മാവിനെടുത്തിരിക്കുന്നു. അത് ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയിൽപ്പെട്ടതല്ല. സ്ത്രീകൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിലുള്ളവരെയും സാറയെയും മറ്റും നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർക്കങ്ങനെ കെട്ടിക്കെട്ട് എവിടെയോ വെച്ച് കഴിഞ്ഞ രാത്രിയിൽ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഭർത്താക്കന്മാരെ അനുസരിച്ചിരിക്കണം എന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു. അനുസരിക്കുകയോ? അതെ, അത് വളരെ മുമ്പ് തന്നെ കല്യാണത്തിന് ചടങ്ങുകളൊന്നും നീക്കിയിരിക്കുന്നു. എന്നാൽ അവരത് ചെയ്യാൻ പോകുന്നില്ല. ഇല്ല സാർ, അവർ അമേരിക്കയിൽ ജീവിക്കുന്നു. അതങ്ങനെയാണെന്ന് അവർ നിങ്ങളെ അറിയിക്കും. അവർ അനുസരിക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ അനുസരിക്കാതിരിക്കുന്നിടത്തോളം നിങ്ങളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങളതല്ല. നിങ്ങൾ എത്രമാത്രം നൃത്തം ചെയ്യുന്നു എന്നോ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരണമല്ല. ഒരു സ്ത്രീ ഷോർട്സുകൾ ധരിച്ചുകൊണ്ട് അവൾ തെരുവിൽ ചെയ്യുന്നത് പോലെ ചെയ്യുകയും പിന്നെ തങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ലോകം ആവശ്യമായിരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യത്തെ പിടിച്ചുകൊള്ളാനും ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ചെയ്യാനറിയുമ്പോൾ നിങ്ങൾക്കത് ദൈവത്തിന്റെ മുന്നിൽ ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധിക്കൂ, ചെവിയിൽ ഒരു തുളയിട്ട് അടയാളപ്പെടുത്തി മാറ്റിയാൽ നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ല. ഓർക്കൂ, അതാണ് ചെവിയെ അടയ്ക്കുന്നതിന്റെ അടയാളം. നിങ്ങളത് പിന്നെ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല, നിങ്ങളത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല, നിങ്ങൾക്കത് വീണ്ടും കഴിയുകയില്ല, അത് വീണ്ടും ചെയ്യാൻ സാധിക്കുകയില്ല. ഓ, അവളത് വിശ്വസിക്കുന്നില്ല. ഓ എന്റെ, അവളോട് പറയരുത്, അവളത് വിശ്വസിക്കുന്നു. അവൾ നിങ്ങളോട് നേരെ പറയും, അവൾക്കതറിയില്ല. എങ്ങനെയാണ് ഒരു മഹിള, ഒരു പ്രാവശ്യം ചോദിക്കൂ, എങ്ങനെയാണൊരു മഹിളക്ക് സ്ത്രീകളുടെ സൗന്ദര്യം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച്? ഇന്ന് രാത്രി ഒരാഴ്ചയാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഒരു ചുമന്ന മിന്നുന്ന വെളിച്ചം എന്നതിനുമേൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നുമല്ല, യാതൊന്നും തന്നെയല്ല. ഇപ്പോൾ ഇതിങ്ങനെ, എന്നാൽ അവൾ എങ്ങനെയാണ് അത് നിയന്ത്രിക്കുന്നത്? കാണണോ, അവൾ ആ വിധത്തിലായിട്ട് ഹവ്വ മരത്തിന്റെ മുന്നിൽ ഇട്ടതുപോലെ അവളെ ഒരു പ്രലോഭനത്തിലാക്കിയിരിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിനടുക്കൽ വരുന്ന ഓരോ പുത്രനും ആ മണിക്കൂറിന്റെ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ കാലമാണ്. അവിടെ അവൾ ആ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് ഈ രാജ്യവും അങ്ങനെയാകുന്നു. അവൾക്കൊരു മനോഹരിയായ സ്ത്രീയായിരുന്നിട്ട് ഒരു സഹോദരിയെപ്പോലെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ കർത്താവിന് അനുഗ്രഹങ്ങൾ അവളുടെ മേൽ വസിക്കും. എന്നാൽ ഇതറിയാനായി അവൾ കടന്നു വന്നാൽ അവൾക്ക് ഒരു തെറ്റായ ആത്മാവാണുള്ളതെന്ന് അവൾ തന്നെ പ്രദർശിപ്പിച്ച് തീർച്ചയാക്കി കാണിക്കുന്നു. അവൾ അങ്ങനെയായിരിക്കാൻ അർത്ഥമാക്കുന്നില്ല, അനേകർ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അവർ അത് തിരിച്ചറിയുന്നില്ല. അവരിവിടെ തെരുവിലേക്ക് ധരിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു ചിന്തിക്കുന്ന സ്ത്രീ അവളെ അങ്ങനെ അണിഞ്ഞുകൊണ്ട് ഒരു മാന്യ സ്ത്രീ പോകുമെന്ന് നിങ്ങൾ എന്നോട് പറയാൻ തുനിയുന്നോ? ഇപ്പോൾ ഇവിടെ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. ഇന്ന് കുട്ടികളായിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എനിക്കറിയില്ല, അവർ അതിൽ നിന്നും വിഷം ബാധിക്കാത്തവരല്ല. യേശു ക്രിസ്തുവിന് മുന്നിൽ അവരുടെ രണ്ടു കാലുകളിൽ നിന്നുകൊണ്ട് അതിന് ഉത്തരം നൽകേണ്ടി വരും. അവർക്കെന്തെങ്കിലുമായി ഞാൻ വിശ്വസിക്കുന്നതോ അവരുടെ അമ്മ വിശ്വസിക്കുന്നതോ തുടർന്നും വിശ്വസിക്കണമെന്നില്ല. അവർ എന്തു ചെയ്യും എന്നും എനിക്കറിയില്ല. എന്നാൽ വാസ്തവമായും ഈ മണിക്കൂറിനെ ഞാൻ വിശ്വസിക്കുന്നു. അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തെരുവിലേക്ക് പോവുകയും അവരെ ഒരു മനുഷ്യൻ പരിഹസിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതിനാൽ എനിക്ക് ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു അവസരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ശരിയാണ്, ഞാൻ ആ പെൺകുട്ടികളെ കുറ്റം പറയും. അവർ അത് ഇങ്ങനെയും ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. കേൾക്കൂ, പുരുഷൻ ചിന്തിക്കുകയും അവർ അത് ഉപദേശിക്കുകയും ചെയ്യുന്നതെങ്കിൽ മനുഷ്യൻ ഒരു മൃഗത്തിന് മേലെയല്ല, അവൻ മൃഗത്തിന്റെ ശിരളിൽ നിന്നാണ് കടന്നു വന്നത്. കൂടാതെ നോക്കൂ, പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ അവിടെ ഒരു പ്രത്യേക സമയങ്ങളിൽ നിങ്ങളൊരു ചെറിയ നായെ ഒരു ചെറിയ പെൺവർഗത്തിനടുക്കലേക്ക് വേലിയിലൂടെയും മറ്റു മാർഗത്തിലൂടെയും കൊണ്ടുപോയാൽ ആ ചെറിയ പെൺവർഗം അതിന്റെ ആ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പന്നികളോ പശുക്കളോ മറ്റേതൊരു മൃഗമായാലും ശരി, അങ്ങനെ തന്നെ. മാത്രമല്ല, നാം മൃഗത്തിന്റെ ജീവനുള്ളവരായി, അത് നമ്മുടെ ജടീക ഭാഗമാകുന്നു. ഒരു സ്ത്രീ അവളെ അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ അവളും അതേ ചെറിയ നായെ പോലെ തന്നെ എന്ന് തെളിയിക്കുന്നു. അതേ കാര്യമായി കൃത്യമായിട്ടുമാകുന്നു, കാരണം അവൾ അങ്ങനെ ചെയ്തുകൂടാത്തതാകുന്നു. അവൾ അറിയുന്നു പുരുഷൻ അവളെ നോക്കാൻ പോകുന്നു എന്ന് അവളെ പ്രകൃതി പഠിപ്പിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളെ വ്യഭിചാരം ചെയ്തു പോയി. അതൊരു പരീക്ഷണ സമയത്തിടുന്നു. പിശാച സ്ത്രീകളെ സുന്ദരികളാക്കുകയും അവരുടെ വസ്ത്രം ഒരിഞ്ഞു മാറ്റി നിങ്ങളൊരു പരീക്ഷയിടാനായി അവരെ അവിടെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. പുരുഷന്മാരെ, നിങ്ങളുടെ തലകളെ തിരിച്ചു കളയുവിൻ, ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കുക. സ്ത്രീകളെ, നിങ്ങൾ ദൈവത്തിന്റെ പുത്രിമാരെ പോലെ വസ്ത്രം ധരിക്കുവിൻ. ആ ദിവസം അങ്ങ് വിദൂരതയിൽ വിചാരത്തിനായി ഉത്തരം പറയേണ്ടി വരരുത്. എത്ര നിഷ്കളങ്കയായിരുന്നാലും ശരി, ആ സ്ത്രീ ഒരുപക്ഷെ അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വരാം. തെറ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഒരിക്കൽ പോലും അവളുടെ മനസ്സിലുമുണ്ടായിരുന്നില്ല. എന്നാൽ ആ പാവി ആ സ്ത്രീയുടെ ആകർഷകമായ ദേഹത്തിലേക്ക് നോക്കുമ്പോൾ അവനൊരു പുരുഷനാണെന്നറിഞ്ഞ് പെൺവർഗത്തിന്റെ പ്രാകൃതം ഒന്നിലും ഗ്രന്ഥികളൊന്നിലും പുരുഷ ഗ്രന്ഥികൾ മറ്റേതിലുമാകുന്നു. ആ പാപി ന്യായവിധിയിൽ അതിനായി ഉത്തരം കൊടുക്കേണ്ടി വരും. അത് ചെയ്തതാരാണ്? കുറ്റം ചെയ്തതാരാണ്? അവനല്ല, നിങ്ങളാണ്. അവിടെയാണ് നിങ്ങൾ അസാൻമാർഗിയായിരിക്കുന്നത്. ഈ രാജ്യത്തിലേക്ക് നോക്കൂ, സാധാരണയായി സ്ത്രീകൾ ധരിക്കുന്ന മുട്ടനുമേൽ വരെയുള്ള വസ്ത്രങ്ങൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവ വാങ്ങാനായി നമുക്ക് ആരെയെങ്കിലും പാരീസ് വരെ അയക്കണമായിരുന്നു. ഇന്നോ അവയെ വാങ്ങാനായി പാരീസ് ഇവിടേക്ക് അയക്കുന്നു. പാരീസിന് പോലും അതുമായി മുമ്പോട്ട് പോകാൻ കഴിയാതെ അതത്രമാത്രം അഴുക്കായിരിക്കുന്നു. അത് ശരിയാണ്, മുഴുവനും. എന്തുകൊണ്ടാണ്? സുവിശേഷത്തെ നിരസിച്ചതിനാൽ. എന്താണ്? പാരീസിനതില്ല, അത് 100% കത്തോലിക്ക മതക്കാരാണ്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് അവിടെ കടക്കാനും കൂടി കഴിയില്ല. ബില്ലി ഗ്രഹാമിനെ നോക്കൂ, മുഴുവൻ പാരീസിലും കൂടെ പ്രൊട്ടസ്റ്റന്റുകളായ ക്രിസ്ത്യാനികളായി 600 പേർ മാത്രം, ദശലക്ഷക്കണക്കിനുള്ളതിൽ അവിടെ വെറും 600 പ്രൊട്ടസ്റ്റന്റുകാരേയുള്ളൂ. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുമില്ല. അത് കൃത്യമായും പ്രൊട്ടസ്റ്റന്റുകൾ മാത്രമായി, ദശലക്ഷം ഉള്ളതിൽ അവരിൽ വെറും 600 പേർ മാത്രം. അതിനെ നിരസിക്കാനുള്ള അവസരവും അവർ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ജനങ്ങൾക്ക് സുവിശേഷം കിട്ടി. സന്ദേശത്തെയും പ്രകടമാക്കപ്പെട്ട സുവിശേഷത്തെയും കണ്ടതിനു ശേഷം അവർ അതിനെ പരിഹസിച്ച് അതിൽ നിന്നും മാറുന്നു. അതെന്തുകൊണ്ടെന്നാൽ പഴയ ചില വേശ്യാവൃത്തിയുടെ ഉപദേശം അവരുടെ ചുറ്റിനും കെട്ടിയുണ്ടാക്കിയിരുന്നതിനാലാണ്. മാത്രമല്ല, ചില പാസ്റ്റർമാർ പുൽപ്പിട്ട് നിന്നുകൊണ്ട് അവർ പ്രസംഗിക്കുന്ന ജനങ്ങളോട് അത് ശരിയാണ്, അതാണത് ചെയ്തത്, അവൻ പ്രാണന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡോളറിനെ കുറിച്ചും അന്നത്തിന്റെ ചീട്ടിനെ കുറിച്ചും ചിന്തിച്ചു. ഇപ്പോൾ അവൾ ലോകത്തെ നയിക്കുന്നു. വളരെ നാളുകളാകില്ല, ഈ കൂടാരത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഏകദേശം 20 വർഷം മുമ്പ് ഞാൻ ഒരു വിഷയത്തെ പറ്റി പ്രസംഗിച്ചിരുന്നു. ഞാൻ അമേരിക്കയുടെ ദേവതയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ യുവതി അതുമായിരുന്നിരുന്നു. അതെന്തായിരുന്നു എന്നത് അതായിരുന്നു. ഇപ്പോൾ അവർ അതിലേക്ക് കടക്കുക പോലും ചെയ്തിരിക്കുന്നു. അവർ ചോദിച്ചത് തന്നെ അവർ കിട്ടിയിരിക്കുന്നു. അവർക്കത് കിട്ടാൻ പോവുകയാണ്, അത്ര തന്നെ. ഇല്ല, അവരത് വിശ്വസിക്കുകയില്ല. ഇല്ല സാർ, അവർ അമേരിക്ക പൗരന്മാരാണെന്ന് അവർ നിങ്ങളോട് പറയും. അവർ ആഗ്രഹിക്കുന്ന ഏതു വിധത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. എനിക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാം, ഇല്ല സാർ, രാഷ്ട്രീയം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ഇല്ല സാർ, ജനാധിപത്യം ഒരിക്കലും പ്രാവർത്തികമാകില്ല. ജനാധിപത്യം അതിന്റെ അസ്ഥിപരെയും അഴുകിയിരിക്കുന്നു. അതൊരു കൂട്ടം ക്രിസ്ത്യാനികളാൽ നടത്തപ്പെട്ടിരുന്നു എങ്കിൽ അത് നന്നായിരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ അവിടെ പുറം ലോകത്തേക്കിട്ടപ്പോൾ അത് മുഴുവനും പായ്ക്കപ്പൽ പോലെയായി, അതിന് നങ്കൂരമില്ലാതെയായിരിക്കുന്നു. കൃത്യമായും ശരിയാണ്. ഇന്നിവിടെ നോക്കൂ, എന്തും സംഭവിക്കാം. അവരിങ്ങനെ എന്തായാലും ഒരു ചെറിയ രാഷ്ട്രീയത്താൽ അവരതിനെ കൊല ചെയ്തു കൊണ്ടെടുക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ രാത്രിയിൽ ഞാൻ അവിടെ വെച്ച് പ്രസംഗിച്ചു. ഒരു കുറ്റക്കാരനായിരിക്കുന്നത് പോലെ തന്നെ അവർ കുറ്റക്കാരനായിരുന്നു. അപ്പോൾ ആ ന്യായാധിപൻ പോലും എന്നെ പിന്താങ്ങി. അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ജീവനെടുക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ രേഖകളെ നോക്കാനായാൽ ഇലക്ട്രിക് കസേരയിലും മറ്റും വധിക്കപ്പെടുന്നത് ആരാണ്? അത് ധനവാന്മാരല്ല. അവന് ചില വക്കീലന്മാരെ വാദിക്കാനായി കിട്ടിയിട്ട് ചില വൃത്തികെട്ട ട്രിക്സുകൾ, ഇവിടെ ചില ഉരുളുകൾ, ചിലതിവിടെ കാര്യസാധ്യത്തിനായി കോഴ കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പാവപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് അവർക്കൊരു മാന്യമായ ഉച്ചയൂണ് വാങ്ങാൻ പോലും കാശില്ല. അത്തരത്തിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. അത്തരത്തിലുള്ളവരെയാണ് അവർക്ക് ഇലക്ട്രിക് ചെയർ വെച്ച് കൊല്ലാൻ കിട്ടുന്നത്. ആരെങ്കിലും അവരെ ഒരു കൂട്ടം അജ്ഞരായ ജനങ്ങളെന്ന് വിളിക്കുന്നത് പോലെ അവരുടെ പേരുകളെ അവർ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ലോകത്തിലാദ്യമായി കൊല ചെയ്യപ്പെട്ടത് ഒരു സഹോദരൻ മറ്റേവനെ കൊന്നതായിരുന്നു. അത് ചെയ്തതിനാൽ ദൈവം അവന്റെ ജീവൻ എടുത്തില്ല. അവന്റെ ജീവനെ ആരും എടുക്കാതിരിക്കേണ്ടതിന് അവൻ അവന്റെ മേൽ ഒരു അടയാളം വെച്ചു. ശരിയാണ്, അതാണ് ഏറ്റവും ഉന്നതനായ ന്യായാധിപതി. അവരുടെ മേൽ നിന്നും അവർ ആ കോടതി വിധി നീക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ അവർ മറ്റൊരു വിചാരണ നേരിടാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ അവർക്ക് ജീവൻ കിട്ടിയിരിക്കുന്നു. അത് 11 വയസ്സായതിനാൽ ഒരുപക്ഷെ പ്രത്യേക വ്യവസ്ഥയിൽപ്പെടുത്തി തടവ് മോചനം ലഭിക്കാനും ഇടയുണ്ട്. അവർ കുറ്റക്കാരാകുന്നു. തീർച്ചയായും ഒരു കുറ്റക്കാരാണ്. വേണമെങ്കിൽ അവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലടയ്ക്കാം. എന്നാൽ അവരുടെ ജീവൻ എടുക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ല. ഇല്ല സാർ, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല, തീർച്ചയായും ഇല്ല. ഓ, അവർ പറയും, എന്താ, അവർ ദൈവ ഇഷ്ടത്തിന് പുറത്തായിരുന്നു എന്നവർ വിശ്വസിക്കുന്നു. കാരണം അത് മാത്രമാണ് അതിനെക്കുറിച്ച് അവർക്ക് അറിയാവുന്നത്. അത്രയും മാത്രമാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. അവിടെ അവർ അവരുടെ ചെവി സത്യത്തിനും തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹോളി റോളറുടെ കൂട്ടർ ദൈവ ഇഷ്ടപ്രകാരമുള്ളവരായിരുന്നു എന്ന് മിസ്രായിമികളും അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏതോ ഒരു ഭ്രാന്തൻ വനാന്തരത്തൊന്നും അവിടെ കടന്നു വന്നിട്ട് അവന്റെ താടി പ്രകാരം ഞാൻ കിടന്നിരുന്നു, പറയുന്നു, ഹെറോലി, ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി വിടൂ എന്നത്. എന്തിനാണ് അവർ അറിയേണ്ടത്? ഫെറവോരിങ്ങനെ ചോദിച്ചേക്കാം, ആരോടാണ്? എന്നോടോ? അവനെ പുറത്തേക്കറിയൂ. കാണുന്നു, എന്നോടോ? നീ അത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവായ ദൈവം ഈ രാജ്യത്തെ പ്രഹരിക്കാൻ പോകുന്നു. അപ്പോഴും ആ വയസ്സായ കിറുക്കൻ അവൻ എവിടേക്കും കൊണ്ടറിയൂ, അവൻ പൊയ്ക്കൊള്ളട്ടെ, സൂര്യൻ അവന്റെ ബുദ്ധിയെ തിരികെ കൊടുക്കട്ടെ. കാണണോ? എന്നാൽ അത് ന്യായവിധി കൊണ്ടുവന്നു. കാരണം ആ മനുഷ്യന്റെ പ്രവാചകനും കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളവനുമായിരുന്നു. കൃത്യമായും ശരിയാണ്. അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ റോമും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അത് മിശിഹ ആയിരുന്നു എന്ന് ഇസ്രായേൽ വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല. കൂട്ടർക്ക്, ഗലീലക്കാരുടെ കൂട്ടർക്ക്, അവർക്കങ്ങനെ സാധിക്കും. പറയും, ഇവരെല്ലാവരും ഗലീലക്കാരല്ലേ, എവിടെ നിന്നാണ് അവർ വന്നത്, ഏത് തരത്തിലുള്ള ജനക്കൂട്ടമാണ് അവരോടൊപ്പം പോകുന്നത്? ഏറ്റവും പാവപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് അവർ ഒരുമിച്ച് കൂട്ടുന്നത്. അങ്ങനെയുള്ള കൂട്ടരുമായിട്ടാണ് അവൻ ബന്ധം പുലർത്തുന്നത്. പാവപ്പെട്ട ജനങ്ങളാണ്, അങ്ങനെയുള്ളവരാണ് അവനെ കേൾക്കാനായി വരുന്നത്. ആ ജനങ്ങൾക്ക് യാതൊന്നും തന്നെ അറിയില്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അവർ നമ്മെ പോലെ ബുദ്ധിയുള്ള കൂട്ടരല്ല, അവരല്ല, അവർ ഒരു പാവപ്പെട്ട കൂട്ടരാകുന്നു. ഈ ദിവസത്തെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ജനക്കൂട്ടമാണ് അവയെ കേൾക്കുന്നത്, ഈ യോഗങ്ങൾക്ക് പോകുന്നത്? ഏത് വിധമുള്ളവരാണ് അവർ? ഏത് വിധത്തിലുള്ള ജനങ്ങളാകുന്നു? വളരെ മുമ്പല്ലാതെ ഒരു വ്യക്തി പറയുന്നു, ഞാൻ കേട്ടു, അതെ, അദ്ദേഹം ഒരു വിധത്തിലെ അദ്ദേഹം ഹോപ്പിന്റെ ചിറ്റപ്പനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ താങ്കൾക്ക് അവിടെ കിട്ടുന്നത് പോലെയുള്ള കൂട്ടർക്കല്ലാതെ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ പട്ടണത്തിലുള്ള കച്ചവടക്കാരായ ഇന്ന ഇന്ന ആളിനെ വളരെ ദുഷ്ടനാണ്, അവൻ പറയട്ടെ, ഞാൻ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു, അപ്പോൾ ഞാനത് വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അദ്ദേഹം അതൊരിക്കലും പറയില്ല. ആ മനുഷ്യൻ ഉടൻ തന്നെ ദൈവത്തെ കൂടാതെ മരിച്ചുപോയി. കാണുന്നു, നിങ്ങൾ ചെയ്യുന്നതിനെ വളരെ ജാഗ്രതയോടെ ചെയ്യുക. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമാവിധമായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിയാണ്, ആ ജനങ്ങളുടെ കൂട്ടരെ ഇസ്രായേൽ വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല. ആ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ, നസ്രേനാ യേശു എന്ന പേരിൽ ജനിച്ചവൻ, അവർ ചിന്തിച്ചു, ഒരു നിയമാനുസൃതമല്ലാത്ത ജനനം. എന്നാൽ ജനങ്ങളത് വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ പറഞ്ഞു, അത് അവന്റേതായിരുന്നില്ല, അവന്റെ അപ്പൻ യോസഫാണ്. അവർ മുമ്പ് തന്നെ മറിയയ്ക്ക് കുഞ്ഞനിച്ചിരുന്നു. എന്താ, അത് നിയമാനുസൃതമല്ല. അവനെന്താണ്? വെറുമൊരു ഭ്രാന്തൻ, തമാശക്കാരുടെ കൂട്ടിൽപ്പെട്ട ഒരുവൻ മാത്രം. അവനെ കേൾക്കാൻ പോകരുത്. അവർ ചെയ്തെന്തായിരുന്നു? അവരുടെ ആത്മാക്കളെ അവർ നരകത്തിലേക്ക് അയക്കുകയായിരുന്നു. അവരെടുത്തിട്ട് യേശു പറഞ്ഞു, അവരെ തനിയെ വിട്ടേക്കൂ. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ അവർ രണ്ടാളും കുഴിയിൽ വീഴില്ലേ? അത് ശരിയാണ്. അവർ അത് അറിഞ്ഞിരുന്നില്ല, അവരത് വിശ്വസിച്ചിരുന്നില്ല, അവർക്കത് കഴിയുകയില്ലായിരുന്നു. ഒരു എളിയ ജനം ലളിതമായ സന്ദേശത്തിലൂടെ നിരസിക്കപ്പെടുമ്പോൾ ഒരു മഹത്തായ രാഷ്ട്രം എങ്ങനെയാണ് നശിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കേൾക്കൂ, ഒരു ലളിതമായ സാധാരണ ജനങ്ങളുടെ കൂട്ടം, അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബൈബിളി പ്രകാരം പറയുന്നു എന്ന് നിങ്ങൾക്കറിയാമോ, സാധാരണ ജനങ്ങൾ യേശുവിനെ ആനന്ദത്തോടെ കേട്ടുപോന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് മെക്സിക്കോയിൽ വെച്ച് സംഭവിച്ച ഒരു ചെറിയ കാര്യം എന്റെ പക്കലുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുത്ത ജനറൽ വാർഡനെ ഒരു യോഗത്തിൽ വെച്ച് ഒരിക്കൽ അദ്ദേഹത്തിന്റെ വഴിക്ക് കുറുകെ ആ പ്രകാശം ഇനി. ആ മഹത്തായ കത്തോലിക്കാരൻ ധീരൻ, മെക്സിക്കോയിലുള്ള ശ്രേഷ്ഠ ജനന്മാരിലൊരാൾ, ഏളമയോടാൾ താഴയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അദ്ദേഹം തിരികെ മെക്സിക്കോയിലേക്ക് പോയി. ഞാൻ അവിടേക്ക് ഒരിക്കൽ പോകാറായി അദ്ദേഹം നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു ദർശനത്തിലൂടെ കർത്താവിനെ നയിച്ചു. എന്റെ ഭാര്യയോട് പറഞ്ഞു, അവിടെ കടന്നുപോയി. അദ്ദേഹം അത് ചെയ്തപ്പോൾ അദ്ദേഹം അവരുടെ 4 നക്ഷത്രങ്ങളുള്ള ജനറൽമാർ ഒരാളാകുന്നു. അദ്ദേഹം സർക്കാരിന്റെ ഉന്നത കാര്യാലയത്തിലേക്ക് പോയി. അപ്പോൾ അവർ പ്രൊട്ടസ്റ്റന്റുകൾക്ക് എതിരാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഇതൊരു അതിഭയങ്കരമായ യോഗമായിരിക്കുമെന്ന് അവർ അറിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ സേനയ്ക്കായി അവിടേക്ക് പോയി. അവർ അത് ചെയ്തപ്പോൾ അവർക്കൊരു വലിയ യോഗം നടത്താനുള്ള സ്ഥലവും കിട്ടി. അവർ എന്നെ അങ്ങനെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകാനായി ആഗ്രഹിച്ചിരുന്നു. സർക്കാരാണ് എന്നെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവരത് ചെയ്തപ്പോൾ ബിഷപ്പ്, കത്തോലിക്ക സഭയിലൊരു മഹാനായ ബിഷപ്പ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. അത് ഗവർണറായിരുന്നു. ചോദിച്ചു, സർ, ഒരു കത്തോലിക്കനല്ലാത്തയാളെ താങ്കൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പറഞ്ഞു, അതെ, അതിനെപ്പറ്റി എന്താണ്? എന്താണെന്നോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് ഈ സർക്കാർ അറിഞ്ഞിട്ടില്ല. എന്നാൽ പറഞ്ഞു, ഞങ്ങളിതിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ്? പറഞ്ഞു, ആ മനുഷ്യൻ ഒരു കീർത്തിമാനാകുന്നു. 1000 കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ കേൾക്കാൻ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനറൽ വാർഡന എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാകുന്നു. അദ്ദേഹം പറഞ്ഞു, പിന്നെ പ്രസിഡന്റ് പോലും പ്രൊട്ടസ്റ്റാന്റിൽപ്പെട്ട മെത്തോഡിസ്റ്റ് ആകുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ എന്റെ ഏറ്റവും നല്ല അറിവിനാൽ ആ മനുഷ്യൻ ഒരു മാന്യനായ മനുഷ്യനാകുന്നു. പറഞ്ഞു, ജനറൽ വാർഡന ഇവിടെയുണ്ട്. അദ്ദേഹം ഈ മനുഷ്യന് കീഴിലാണ് മനം തിരിഞ്ഞത്. പറഞ്ഞു, എന്നാൽ അദ്ദേഹം എന്റെ ഏറ്റവും നല്ല അറിവിൻ പ്രകാരം ഒരു മാന്യനാകുന്നു. പറഞ്ഞു, അദ്ദേഹത്തെ കേൾക്കാനായി 1000കണക്കിന് ജനങ്ങൾ കടന്നു വരും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ബിഷപ്പ് പറഞ്ഞു, അത് ഏതു തരക്കാര ജനങ്ങളാണ് സാർ? വെറും അജ്ഞർ. അങ്ങനെയുള്ളൊരു മനുഷ്യനെ കേൾക്കാനായി അത്തരത്തിലുള്ളവരാണ് പോകുന്നത്. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, സർ, നിങ്ങൾക്കവരെ കെട്ടിയിട്ട് 500 വർഷത്തോളമായിരിക്കുന്നു, പിന്നെയും അവർ അജ്ഞരായിരിക്കുന്ന എന്താണ്? അത്രയും മതിയായിരുന്നു. അതവിടെ അവസാനിപ്പിച്ചു. ഓ എന്റെ, അതവരെ അപമാനിതനാക്കി. അതെ സാർ, അതെ. അത് കഴിഞ്ഞ് ആ ചെറിയ കുഞ്ഞ് മരണത്തൊന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യനെ പറഞ്ഞയച്ചു. ഈ കുഞ്ഞ് ഇന്ന് രാവിലെ 9 മണിക്ക് മരിച്ചു. അന്ന് ആ മഹിള സ്പാനിഷ് ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്നു. ഓരോ രാത്രിയിലും 10,000 പേർ മനം തിരിഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രിക്ക് മുമ്പ് ഒരു വയസ്സുജന അന്ധൻ പ്രസംഗവേദിയിൽ വെച്ച് തന്നെ കാഴ്ച പ്രാപിച്ചിരുന്നു. ഓ, കൂട്ടിയിട്ടിരുന്ന പഴയ ഷാളുകളും തൊപ്പികളും ഇത്രയും ഉയരവും ഈ കൂടാരത്തിനേക്കാളും 3-4 ഇരട്ടി വലിപ്പമുണ്ടാകും. മാത്രമല്ല, ഞാൻ കയറുകൾ ഉപയോഗിച്ചാണ് അവർക്കെന്നെ പ്രസംഗവേദിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത്. വിശ്വാസത്താൽ ഞാൻ അവിടേക്ക് നടന്നു ചെല്ലുകയും പ്രസംഗിക്കുകയും ചെയ്തു. ബില്ലി വന്ന് പറഞ്ഞു, ഡാഡി, താങ്കൾ ആ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പറഞ്ഞു, അവിടെ വാതിൽ കാവൽക്കാരായി നിൽക്കേണ്ടതിന് എനിക്ക് 300 പേരെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 100 പൗണ്ട് ഭാരമുള്ള ഒരു ചെറിയ മകളെ നിർത്താനായി അവരെ കൊണ്ട് കഴിയുന്നില്ല. മാത്രമല്ല, മനോഹരിയും കുഞ്ഞു മകളെയുമായി ഇത്രയും ഉയരവും ഏകദേശം, ഓ, ഒരുപക്ഷെ അത് അവളുടെ ആദ്യ കുഞ്ഞായിരിക്കാം. അവൾക്ക് 23-25 വയസ്സുണ്ടാകും എന്നെനിക്ക് പറയാനാകും. അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി താഴേക്ക് തൂങ്ങിക്കിടന്നിട്ട് അവൾ ഈ ചെറിയ കുഞ്ഞിനെ കയ്യിലടക്കി പിടിച്ചിരുന്നു. ആ നിലയിൽ വരാനായി അവൾക്കൊരു കുതിക്കൽ നടത്തണമായിരുന്നു. പുരുഷന്മാർ അവളെ പുറകിലേക്ക് ഉന്തിവിടുമായിരുന്നു. ആ കുഞ്ഞ് അവളുടെ അരയിൽ വെച്ചുകൊണ്ട് അവൾ അവരുടെ പുറത്തുകൂടി കയറി. ഏതുവിധനയും അവരുടെ കാലുകൾക്കിടയിലൂടെയും പോകാൻ കഴിഞ്ഞിരുന്ന എല്ലാ സ്ഥലത്തിലൂടെയും അവൾ പോയിരുന്നു. അവൾ അവിടെ എത്തിക്കഴിയുമ്പോൾ പ്രസംഗവേദിയിൽ നിന്നും അവരവളെ തൊഴിച്ചു പുറത്താക്കി കളയുമായിരുന്നു. അവൾക്ക് കൊടുക്കാനായി അവരുടെ പക്കലൊരു പ്രാർത്ഥനാ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, ഡാഡി, പ്രാർത്ഥനാ കാർഡില്ലാതെ അവളുടെ മരിച്ച കുഞ്ഞുമായി ഞാൻ അവളെ അവിടെ വരാൻ അനുവദിച്ചാൽ പിന്നെ പറഞ്ഞു, അവിടെ നിൽക്കുന്ന മറ്റുള്ളവർ ഇവിടെ വെയിലത്തും മഴയത്തുമായി 2-3 ദിവസം കൊണ്ട് നിൽക്കുകയാണ്. അവളെ അവരുടെ മുന്നിൽ കൊണ്ട് അനുവദിച്ചാൽ, പറഞ്ഞു, അതവിടെ താഴെ ഒരു ബഹളത്തിനിടയാക്കും. ഞാൻ പറഞ്ഞു, ശരി. സൗരമൂറെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും എന്നെപ്പോലെ തലയിൽ മുടിയില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു, അത്രയേറെ ജനങ്ങളുള്ളതിനാൽ ആരാണെന്ന് അവൾക്കറിയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അയക്കൂ. പിന്നെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. സഹോദരന്മാർ ഒരാൾ ഇവിടെ കൂടാരത്തിലുള്ളയാളാണ്. അതിപ്പോൾ മഹത്വത്തിലേക്ക് പോയിരിക്കുന്നു. ഈ സമയം എനിക്ക് അദ്ദേഹത്തിന്റെ പേരോർക്കാൻ കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹം അവിടെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഞാൻ പറഞ്ഞു, സൗരമൂറെ, അവിടെ താഴേക്ക് പോയി ആ കുഞ്ഞിനോട് പ്രാർത്ഥിക്കൂ. അത് ഞാനോ താങ്കളോ ആരാണെന്ന് അവൾക്കറിയാൻ സാധിക്കില്ല. ഒന്ന് താഴേക്ക് പോകൂ. ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ലായിരുന്നു. അങ്ങനെ സൗരമൂറെ പറഞ്ഞു, ശരി ബ്രദർ ബ്രഹാം. അദ്ദേഹം താഴേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളതുപോലെ ഒരു ചെറിയ മെക്സിക്കൻ കുഞ്ഞ് നേരെ എന്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. ഞാൻ പറഞ്ഞു, ആ മകളെ കടന്നുവരാൻ അനുവദിച്ചു. ബില്ലി പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയില്ല ഡാഡി. അവൾ, ഞാൻ പറഞ്ഞു, ബില്ലി, ഞാനൊരു ദർശനം കണ്ടു. പറഞ്ഞു, ഓ, അത് മറ്റൊന്നായിരിക്കും. അതിനാൽ ഞങ്ങൾ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ ജനക്കൂട്ടത്തെ മാറ്റി. അവൾ അതാ അവിടെ മുട്ടിന്മേലായി അവളുടെ കയ്യിൽ ഒരു ജപമാലയുമായി കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു, എഴുന്നേൽക്കൂ. അതിനാൽ ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, നീ ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ത്രീയെ തൃപ്തിപ്പെടുത്തുകയാണോ അല്ലയോ ചെയ്യുന്നത് എന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഈ കുഞ്ഞിന്മേൽ വെക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ നിലത്തു കിടന്നിരുന്ന സഹോദരൻ വേയോട് ചെയ്തതുപോലെ തന്നെ ആ കമ്പിളിയിൽ തൊഴിച്ചുകൊണ്ട് ആ ചെറിയ കുഞ്ഞ് കരയാൻ തുടങ്ങി. അത് അതിന്റെ ജീവനിലേക്ക് തിരികെ വന്നു. അപ്പോൾ സഹോദരൻ എസ്പിനോസയെയും കൂട്ടി ഞാൻ അവളോടൊപ്പം ഡോക്ടറെ അടുക്കിലേക്ക് അയച്ചു. ഡോക്ടറിൽ നിന്നും ഒരു സത്യവാങ്മൂലം ആ കുഞ്ഞ് മരിച്ചു എന്ന് എഴുതി വാങ്ങണം. അത് അന്ന് രാത്രി ഏകദേശം 10 മണിയാകുമ്പോഴായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ വെച്ച് ന്യൂമോണിയ രോഗം ബാധിച്ച് അന്ന് രാവിലെ 9 മണിക്ക് മരിച്ചിരുന്നു. അവൻ ഡോക്ടറുടെ കയ്യിൽ നിന്നും പ്രതിജ്ഞാപത്രം വാങ്ങിക്കൊണ്ടുവന്നു. പത്രങ്ങൾക്കതിനെ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കടന്നു വന്നു. അവരും ഞാനും അഭിമുഖ സംഭാഷണം നടത്തി. അവർ എന്നോട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ വിശുദ്ധന്മാർക്കും കൂടി അത് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ പറഞ്ഞു, അവർ ജീവിച്ചിരുന്നാൽ. ഓ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മരിക്കുവോളം നിങ്ങൾ ഒരു വിശുദ്ധനാകുന്നില്ല. അവിടെയാണ് നിങ്ങൾ കാണുന്നോ? പിന്നെ ജനങ്ങളും, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം അവർ ഈ കന്യാസ്ത്രീ എടുത്ത് അതുമായി ചേർത്തിരിക്കുന്നു. അത് പത്രത്തിൽ കണ്ടിരുന്നോ? അങ്ങനെ ഒരു പുതിയ വിശുദ്ധ മരിച്ചു. ഓ, 100 വർഷം മുമ്പോ അങ്ങനെയോ മറ്റാകും അവർ നുണ്ടാക്കിയിട്ട് ഇപ്പോൾ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ അത് പറഞ്ഞിരിക്കുന്നു, അവൾ മരിച്ചവരിൽ നിന്നും തിരികെ വന്ന രക്താത്ഭുതം ബാധിച്ചിരുന്ന ഒരാൾ കൂടി പ്രാർത്ഥിച്ചു. അതങ്ങനെ അല്ലായിരുന്നോ? അത് മാഗസീനുകളിൽ ഒന്നിലായിരുന്നു. ഇവിടെ ജനങ്ങളുടെ മൂക്കിന്റെ കീഴിൽ നൂറ് കണക്കിന് സംഭവങ്ങളുള്ളപ്പോൾ അവർ അതുമായി എങ്ങനെ കളിക്കാൻ ശ്രമിക്കുന്നു നോക്കുവിൻ. ആ കാര്യം എന്താകുന്നു നോക്കൂ. എന്തെങ്കിലുമൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭ അതിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്നുള്ള കളിയാകുന്നു. മാത്രമല്ല കർത്താവിന്റെ വാസ്തവമായ പ്രവൃത്തി അവിടെ അത് സമ്പൂർണമായും സമർത്ഥിച്ച് തെളിയിച്ചിരുന്നിട്ടും പത്രത്തിന്റെ ആ വശത്തെ തൊട്ടുനോക്കാൻ പോലും അവർ ഒരുങ്ങുന്നില്ല. അവിടെയാണ് നിങ്ങൾ. അവർക്കൊരു ക്ഷണം ലഭിച്ചിട്ടും അവർ അതിനെ നിരസിച്ചു കളഞ്ഞിരിക്കുന്നു. അതെ സർ, ഒരു എളിയ കൂട്ടരെ, ഒരു എളിയ സന്ദേശത്തെ അങ്ങനെയുള്ള ഒന്നിനെ നിരസിച്ചാൽ എങ്ങനെയാണ് കുഴപ്പത്തിലേക്ക് പോകുന്നത് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഓറേജനിലുള്ള ഗ്രാൻഡ് പാസിൽ വെച്ച് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തി എഴുതാനായി കടന്നു വന്ന ഒരു കത്തോലിക്ക പെൺകുട്ടിയായിരുന്നു അവൾ. ഒരു പത്രറിപ്പോർട്ടായി അവളുടെ കയ്യിൽ ഒരു സിഗരറ്റ് മേന്തി വന്നിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, താങ്കളുടെ ഈ മതത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ആ കാര്യം എന്താണ്? അപ്പോൾ അവൾ ചോദിച്ചു, താങ്കൾ ഏത് അധികാരത്തിന്മേലാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരു ദിവ്യ വിളിയാലാകുന്നു. അപ്പോൾ അവൾ വേദന ഉളവാക്കും വിധം മുന്നോട്ട് പോയിട്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം മാത്രം. അവൾ പറഞ്ഞു, എനിക്ക് അവിടെയുള്ള അച്ഛനുമായിട്ട് സഹവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി പോലുമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ പറഞ്ഞു, അവർ ഒരു നാൾ ആ ജനങ്ങൾ ഭൂമിയെ ഭരിക്കുമെന്ന് പറയുന്നു. അവൾ പറഞ്ഞു, അവിടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതുണ്ട്. അവൾ ചോദിച്ചു, എന്തിനാണ് അവിടെയുള്ള സകലരും കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, നിങ്ങളൊരു കത്തോലിക്ക കാര്യമാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഞാനാകുന്നു. ഞാൻ ചോദിച്ചു, ദൈവം കന്യകാ മറിയത്തെ സ്വീകരിക്കും മുമ്പ് അവർ സ്വീകരിച്ച അതേ വിധത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവ് നൃത്തമാടുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അവളെ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കുന്നു. അവൾ പറഞ്ഞു, അത് വിഡ്ഢിത്തമാകുന്നു. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം മാത്രം, ഞാനത് ബൈബിളിൽ തന്നെ നോക്കേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സത്യം, അതല്ല അല്ല എന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ കഴിയുന്നത്? അവൾ പറഞ്ഞു, ഞാൻ എന്റെ സഭ പറയുന്നെടുക്കും. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇവിടെ ശരിക്കും ഇവിടെ അതുണ്ട്. അതിലേക്ക് നോക്കാനായി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. മറിയ അവിടെ മാളിക മുറിയിലായിരുന്നിട്ട് മറ്റുള്ള എല്ലാവരെയും പോലെ പരിശുദ്ധാത്മവിഷയം സ്വീകരിച്ചു. അത് മാത്രമല്ല, നിങ്ങൾ അവളെ ദൈവത്തിന്റെ അമ്മയെന്നും വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, പിന്നെയും അതിനെ ചണ്ടികൾ പിൻപോക്കർ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല. അത് മാത്രമാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ അതിയായി വിഷമിക്കേണ്ടതില്ല. പെൺകുട്ടി, നിങ്ങൾ നിങ്ങളുടെ പാവം പിടിച്ച സ്വന്തം പ്രാണനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ അവളെ പോകാൻ അനുവദിച്ചു. ഇപ്പോൾ ലളിതമായി ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം അതിനത്രയും ലളിതമാക്കിയിരിക്കുന്നു. ഏലിയാവ് അവനൊരു ആധ്യാത്മവാദിയായിരുന്നിട്ടും ആഹാബ് എങ്ങനെ ഇസബേലന് ആ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദുർമന്ത്രവാദിയാണെന്ന് ചിന്തിക്കാനായത്? ആഹാബും പറഞ്ഞു, ഈ എല്ലാ കഷ്ടങ്ങളും ഇസ്രായേലിന് സംഭവിച്ചത് ഇവൻ മുഖാന്തരമാണ്. അവൻ പറഞ്ഞു, നീയാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. പൗരോഹിത്യപരമായ ഒരു വസ്ത്രധാരണമോ അങ്ങനെയോ മറ്റോ ഉള്ള ഒന്നുമില്ലാതെ മുഖത്ത് ചുരുണ്ട മുടിയുമായി വന്ന് അത് തെറ്റാണെന്ന് വിധിക്കുന്ന ഒരു മനുഷ്യന്റെ സന്ദേശത്തെപ്പറ്റി ആ രാജ്യം എങ്ങനെയാണ് ചിന്തിച്ചത്? മിസ്രായിമിനെ ലോകത്തെ ഭരിച്ചിരുന്നവർ, ഫെറവോമാർ അതിന്റെ നിലയിൽപ്പെട്ട പ്രതാപമേറിയവർ, ശാസ്ത്രീയമായും മറ്റും ലോകമൊരിക്കലും അതിന്റെ സ്ഥാനത്തേക്ക് വരികയില്ല. നരച്ച തലമുടി താടി മുഖത്തുകൂടി തൂങ്ങിക്കിടക്കുന്നു. ഒരു അഭയാർത്ഥിയെ പോലെ അവിടെ കിടിച്ചു കയറി വന്ന ആ 80 വയസ്സുള്ള പ്രവാചകനെ നിരസിച്ചപ്പോൾ അവരെന്താണ് ചിന്തിച്ചത്? അവിടേക്കൊരു സന്ദേശമായി വന്നു, നിങ്ങൾ അവരെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ദൈവം ഈ രാജ്യത്തെ ഉന്മൂലം ചെയ്യും. ഫെറവോൻ എങ്ങനെ? ഫെറവോനെ, നീ എന്നെ അനുസരിക്കുക. ഫെറവോൻ ചോദിച്ചു, അനുസരിക്കുകയോ? ഓ, അവൻ ഫെറവോനോട്. ഒരു വയസ്സനായ ഒരു കിറുക്കൻ, അവർ ചിന്തിച്ചു, ആ വ്യക്തി അങ്ങനെ വിട്ടേക്കു, ഒരു രാജ്യം നശിപ്പിക്കുകയോ? എന്നാൽ അത് സംഭവിച്ചു. ഓ എന്റെ, നമുക്ക് നിർത്താം. ഒരു ചില നിമിഷങ്ങൾ താൽക്കാലികമായി നിർത്തി ഒരു പ്രാർത്ഥന നടത്തിയിട്ട് പിന്നെയും ചിന്തിക്കാം. നാം ജീവിക്കുന്നത് ഏത് ദിവസത്തിലാകുന്നു നാം എവിടെത്തിയിരിക്കുന്നു. മറ്റൊരു ആധുനിക ശാസ്ത്രയുഗത്തിൽ നാം ചിന്തിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നിങ്ങൾ നിന്നേക്കാം, ജനങ്ങൾ നിൽക്കുകയും അല്പം പ്രാർത്ഥിക്കുകയും ചെയ്തേക്കാം, അല്പം ചിന്തിച്ചേക്കാം. നിങ്ങൾ അതിലൂടെ കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായി തോന്നും. അത് ശരിയാണ്. ഒരു ക്രിസ്ത്യാനി എന്നാൽ ഒരു ഉപകരണമോ അതല്ല, ഒരു മഹത്തായ മതപരമായ ഭരണക്രമത്തിന് യാന്ത്രികമായ ഉപകരണമോ അല്ല. അത് ശരിയാണ്. മതപരമായ സംഘടനയെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഉപകരണമല്ല ഒരു ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി അതൊരു ക്രിസ്ത്യാനിയല്ല. ഒരു ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിനെ പോലെ ഒഴുകുന്ന എന്നാകുന്നു. ക്രിസ്തു ആ മനുഷ്യനിലേക്ക് വരുവോളം ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ ജീവൻ അവനിലിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്ന ഒരു ജീവിതത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രിസ്തു ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ നിങ്ങളും ചെയ്യുന്നു. എന്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചാകുന്നു. അതെന്താകുന്നു? നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ? ഇപ്പോൾ ഇത് നിങ്ങളെ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രസിദ്ധിയാർജിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും കാണിക്കേണ്ടതിന് അതിന്റെ ഒരു പശ്ചാത്തലമിടാൻ ഞാൻ ശ്രമിക്കുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലുള്ള ചിലത് ഉൾപ്പെടുത്താനായി ഞാൻ മറന്നുപോയി. ആ സ്ത്രീകളെ ഭാര്യമാരായി എടുത്ത ആ പുരുഷന്മാരെല്ലാം പഴയ നിയമത്തിലെ കീർത്തിമാന്മാരായിരുന്നു. കീർത്തിമാന്മാർ വീണ്ടും കടന്നുവരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. നോഹയുടെ നാൾക്കല്ലെന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. കീർത്തിമാന്മാർ സ്ത്രീകളെടുക്കുന്നു, ഭാര്യമാരെയല്ല. സ്ത്രീകളെ അന്യജടത്തിന് പിന്നാലെ പോകുന്നു. ഇംഗ്ലണ്ടിൽ ചില ആഴ്ചകൾക്ക് മുമ്പുണ്ടായതിലേക്ക് നോക്കൂ, അമേരിക്കയിലേക്ക് നോക്കൂ, എല്ലായിടത്തേക്ക് നോക്കൂ. അത് മുഴുവനും വേശ്യാവൃത്തിയിലായിരിക്കുന്നു. മഹാന്മാരായ മനുഷ്യർ വലുതും ഉന്നതവുമായ കാര്യാലയങ്ങൾ സ്ത്രീകളുടെ പിന്നാലെ ഓടുന്നതിനാൽ രാജ്യത്തിന്മേൽ അപമാനത്തെ കൊണ്ടുവരുന്നു. ഇംഗ്ലണ്ടിലുള്ള ആ മഹാനായ മനുഷ്യൻ ഒരു വിധത്തിലെ ഒരു ഗുണ്ടാത്തലവനായിരുന്നിട്ട് അവനൊരു മനോഹരിയായ ഭാര്യയുമുണ്ട് എന്നുള്ള കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ അവളുടെ ചിത്രവും ഉണ്ടായിരുന്നു. ആ റഷ്യൻ വേശ്യ ശ്രദ്ധിക്കൂ, അവൾ പൂർണമായും കാമഭാവമുള്ള വേഷവും ധരിച്ചുകൊണ്ട് അവളുടെ സ്ത്രൈണമായ ശരീരഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അവളെ അവിടെ എറിഞ്ഞിരുന്നു. പുരുഷന്മാർ അതിനായി വീഴുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പുത്രന്മാരെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ദൈവപുത്രന്മാരായ മനുഷ്യർ സർക്കാരിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത് ശരിയാണ്. ആയതിനാൽ ഒരു നല്ലതും ദൈവഭയമുള്ള രാജാവ് ഈ വൃത്തികെട്ടതെല്ലാം നിർത്തിക്കളയും. അതിനെ സ്വാധീനിക്കാനായി ഒന്നും തന്നെയില്ല. ദാവീദ് ചെയ്തതുപോലെ അവൻ അതിനൊരു അന്ത്യം വരുത്തിയിരുന്നു, തീർച്ചയായും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ രാജാവായിരുന്നു. മാത്രമല്ല, അവിടെ ഒന്നിന് ശരിയായ വഴി എന്നത് ദൈവം രാജാവായിരുന്നു, ദൈവം തന്നെ ഒരു പ്രവാചകനയക്കണം എന്നുള്ളതാകുന്നു. അവർക്കൊരു രാജാവിന് ലഭിക്കുന്ന മുമ്പ് തന്നെ ശമുവേൽ അവരോടതല്ലേ പറഞ്ഞത്? അവൻ പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ രാജാവ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിൽ സംഭവിക്കാത്തത് എന്തെങ്കിലുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. അത് ശരിയാണ്. നിങ്ങളുടെ ജീവിതത്തിനായി ഞാൻ എപ്പോഴെങ്കിലും നിയമവിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ജീവിതത്തിനായി നീ ഒരിക്കലും ഞങ്ങളോട് മോശമായത് പറഞ്ഞിട്ടില്ല. കർത്താവിന് മുന്നിൽ ശരിയല്ലാത്ത ഒന്നും ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ രാജാവ്. ഓ, ഞങ്ങളത് തിരിച്ചറിയുന്നു. ശമുവേൽ, നീ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വചനം നിന്റെ അടുക്കൽ വരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ എങ്ങനെയും ഞങ്ങൾക്കൊരു രാജാവിന് വേണം. മനസ്സിലായോ? അതാണ് അവർക്ക് കിട്ടിയത്. പെന്തക്കോസ് എങ്ങനെയും ഒരു സംഘടന ആവശ്യമായിരുന്നു. അതിനത് കിട്ടി. അത് ശരിയാണ്. മറ്റുള്ള സഭകളെ പോലെയാകാൻ ആഗ്രഹിച്ചു. നിങ്ങളാകുന്നു. മുന്നോട്ട് പൊയ്ക്കൊള്ളുക. അതാണതെടുക്കുന്നത്. എന്നാൽ ദൈവം ഞങ്ങളുടെ രാജാവാകുന്നു. ദൈവമാണ് ഞങ്ങളുടെ രാജാവ്. അതെ സർ. അതെന്താകുന്നു? അതെന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അവർ ക്രിസ്തുവിന്റെ നാളുകൾ ചെയ്തതുപോലെയും അവർക്ക് ഓരോ കാലത്തിലും ഉണ്ടായിരുന്നതുപോലെയും അവർ ഒരു ഒഴികഴിവ് കണ്ടുപിടിച്ചിരിക്കുന്നു. അവർക്ക് അവരുടേതായ മതവിശ്വാസങ്ങളുണ്ട്. ഞാനൊരു പശുവിനെ വാങ്ങിക്കൊണ്ടുവന്നു, അവളെ ഉപയോഗിക്കാനാകുമോ ഇല്ലയോ, അഥവാ പാൽ തരുമോ? അതല്ല, മാത്രമല്ല, അവളിൽ എന്തുണ്ട് നോക്കട്ടെ എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒഴികഴിവുണ്ടായിരിക്കില്ല. എന്നാൽ ജനങ്ങൾക്ക് പറയാനാകുന്ന ഒരുവിധത്തിലെ ഒഴികഴിവിടെ ഉണ്ട്. ഞാനൊരു പ്രസ്ബിറ്റേറിയനാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ബാപ്റ്റിസ്റ്റാണ്, അങ്ങനെയുള്ള ഒരു ചപ്പ് ചവർ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെ, ഞാൻ ലൂഥറൻകാരനാകുന്നു. അതെ, അതിനതുമായി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അത് അർത്ഥമാക്കുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ സംഘടിതമായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ ലൂഥറൻ ലോഡ്ജിൽ, ബാപ്റ്റിസ്റ്റ് ലോഡ്ജിൽ, പെന്തക്കോസ് ലോഡ്ജിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാകുന്നു. പെന്തക്കോസ് സഭ എന്നൊരു കാര്യം തന്നെയില്ല. ബാപ്റ്റിസ്റ്റ് സഭ എന്നൊരു കാര്യമില്ല. അത് ബാപ്റ്റിസ്റ്റ് ലോഡ്ജ്, പെന്തക്കോസ്റ്റ് ലോഡ്ജ് പ്രസ്ബിറ്ററിൻ ലോഡ്ജ് എന്നതാകുന്നു. എന്നാൽ ഒരേ ഒരു സഭയുള്ളൂ, അതിലെ കടക്കാനായി ഒരേ ഒരു വഴിയുള്ളൂ, അത് ജനനത്താലാകുന്നു. യേശുക്രിസ്തുവിനെ സഭയിലേക്ക് നിങ്ങൾ ജനിക്കുകയും അവന്റെ ശരീരത്തിലെ ഒരു അംഗമായി സ്വർഗത്തിലെ ഒരു ആത്മീയ പ്രതിനിധിയായി തീരുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ക്രിസ്തു നിങ്ങളോടുകൂടെയും നിങ്ങളിലൂടെയും ജീവിക്കുന്നതായി അടയാളങ്ങളാൽ കാണുന്നു. ക്രിസ്ത്യാനികൾ, ഓ, നിങ്ങൾക്ക് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഒരു പുത്രനാകേണ്ടതിന് നിങ്ങൾ തികച്ചും ദൈവത്തിന്റെ ബന്ധുത്വത്തിലായിരിക്കണം. നിങ്ങൾ അവന്റെ പുത്രനാകേണ്ടതിന് അവൻ തികച്ചും നിങ്ങളുടെ പിതാവായിരിക്കണം. സഭയുടെ അംഗങ്ങളല്ല, അവന്റെ പുത്രന്മാരും പുത്രിമാരും മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. പുത്രന്മാരും പുത്രികളും മാത്രം. അത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് പുതുജനനമാകുന്നു. ദൈവവുമായി ബന്ധത്തിലാകാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം പുതുജനനമാകുന്നു. അത് ശരിയല്ലേ? പുത്രന്മാരും പുത്രികളും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ മനുഷ്യർ, നിങ്ങൾ അറിഞ്ഞിരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇവിടെയാണ്. ആ മനുഷ്യൻ ചോദിക്കും, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പിന്നെ നാം എന്തു ചെയ്യും? അനേകരനോട് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്തു ചെയ്യും? ബ്രദർ ബണഹാം, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ പ്രാകൃതവും മാറ്റപ്പെട്ടിരിക്കും. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കും. അതെ, നിങ്ങൾ പറയും, ബ്രദർ ബണഹാം, ഞാൻ സഭയിൽ ചേർന്നപ്പോൾ എനിക്കത് കിട്ടി. അതെ, അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്ക് മാറ്റമില്ലാത്തവനാണ്. അവനിപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നു, അവനിപ്പോഴും ദർശനങ്ങൾ അയക്കുന്നു. എന്നാൽ ബ്രദർ ബണഹാം, എന്റെ സഭ, ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. കാണുന്നോ? നിങ്ങൾക്ക് കഴിയില്ല, കാരണം അതേ ദൈവം തന്നെ, അവന്റെ ജീവൻ നിങ്ങളിലുണ്ട് എങ്കിൽ ഇങ്ങനെ നിങ്ങളിൽ നിങ്ങളുടെ പിതാവിന്റെ ജീവനായിരിക്കുന്നത് പോലെ. മാത്രമല്ല, ദൈവത്തിന്റെ അതേ ജീവൻ തന്നെ നിങ്ങളിലുണ്ട് എങ്കിൽ, ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ നിങ്ങളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിലുണ്ടായിരുന്നിട്ട് ഇതെഴുതിയിരിക്കുന്ന അതേ ആത്മാവ് തന്നെ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ അത് നിരസിക്കുന്ന എങ്ങനെ? മനസ്സിലായോ? അത് ചെയ്യാൻ കഴിയില്ല. അത് ഓരോ വചനത്തെയും അങ്ങനെ തന്നെ എന്ന് ഊന്നി പറയും. പിന്നെയും നിങ്ങൾ പറയുകയാണ്, അതെ, ഞാൻ സഭയിലെ ഒരു നല്ല അംഗമാകുന്നു, അതിന് ഇതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. വിഗ്രഹാരാധികളെ എനിക്കറിയാം. ആഫ്രിക്കയിലെ എന്റെ കറുത്ത നിറക്കാരായ സഹോദരന്മാരിൽ ആ ജനങ്ങളുടെ സദാചാരം 90% അമേരിക്കക്കാരുടേതിലും ഉന്നതമാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെയുള്ള ചില ഗിരിവർഗക്കാരിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിക്ക് അവൾ ഒരു പ്രത്യേക പ്രായമാകും വരെയോ അവൾ പ്രത്യേക ആകാരമായിട്ടും അവളെ ആരെങ്കിലും കൂട്ടുന്നില്ലെങ്കിൽ അവിടെ എന്തോ ചില കുഴപ്പങ്ങളുണ്ടെന്ന് അവർ അറിയുന്നു. അവർ അവൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നു. അവളുടെ ഗിരിവർഗത്തിന്റെ ചായം അവൾ നീക്കിക്കളഞ്ഞ് അവൾ പട്ടണത്തിലേക്ക് പോവുകയും അവൾ വെറും ഒരു വിശ്വാസഘാതകിയായി തീരുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ വിവാഹിതയാകുമ്പോൾ അവളുടെ കന്യകാത്വത്തെ പരിശോധിക്കുന്നു. ആ ചെറുമകളുടെ കന്യകാചർമ്മം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതാരാണ് ചെയ്തത് എന്നപ്പോൾ അവൾ പറയേണ്ടതുണ്ട്. അവർ രണ്ടാളെയും ഒരുമിച്ച് കൊന്നുകളയുന്നു. അതിവിടെയും സംഭവിച്ചിരുന്നെങ്കിൽ വളരെയേറെ കൊലകൾ അമേരിക്കയിൽ ഉണ്ടാകുമായിരുന്നു അല്ലേ? കാണുന്നോ? പിന്നെയും നിങ്ങൾ അവരെ വിഗ്രഹാരാധികൾ വിളിക്കുന്നു. ഓ എന്റെ, അവർ കടന്നു വന്ന് ഞങ്ങളുടെ സഭയിൽ അംഗങ്ങളെന്ന് പറയുന്ന ജനങ്ങളെ എങ്ങനെയാണ് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതെന്ന് ഉപദേശിക്കാനാകും. അത് ശരിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ മുഴുവനുമായി ഒരു യാത്ര നടത്തിയാലും രതിജന്യമായ ഒരു വ്യക്തിയെ പോലും ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു കാര്യം അവർക്കില്ല. അവിടെയാണ് നിങ്ങൾ കാണുന്നോ? അത് വെള്ളക്കാരായ ജനങ്ങളായി ദുഷിച്ചതും വൃത്തികെട്ടതുമായ രീതി മാത്രമാകുന്നു. അത് ശരിയാണ്, ദൈവത്തിൽ നിന്നും ദൂരമായിരിക്കുന്നു. പൊതുജനനത്താൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ചെയ്യേണ്ടതായി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങളിലേക്ക് കടന്നു വന്ന ആത്മാവിനാൽ നിങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് ബൈബിൾ പ്രതിപാദിക്കുന്നതിനെ നിങ്ങൾ ആമേൻ പറഞ്ഞുകൊണ്ട് ഊന്നി പറയും. നിങ്ങളത് സ്വീകരിക്കുന്നതുവരെ രാവും പകലും നിങ്ങൾ നിർത്തുകയില്ല. അത് ശരിയാണ്, അത് ശരിയാണ്. ഈ സമയത്തെല്ലാം നിങ്ങൾ തീർച്ചയായും എല്ലാത്തിനും മേലെയായി ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കും. നിങ്ങൾ ചോദിക്കും, ഞാൻ അന്യഭാഷ സംസാരിക്കുമോ? ഒരുപക്ഷേ നിങ്ങൾ ചെയ്തെന്നിരിക്കാം. നിങ്ങൾ ചെയ്തില്ലെന്ന് വരാം. ഞാൻ ആർപ്പിടുമോ? ഒരുപക്ഷേ നിങ്ങൾ ചെയ്തിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തില്ലെന്ന് വരാം. എന്നാൽ നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വാസം, ദീർഘക്ഷമ, വിനയം, സൗമ്യത, ക്ഷമ എന്നിങ്ങനെയാകുന്നു. നിങ്ങളുടെ കോപം എന്നായിരിക്കില്ല. ഇത്രയും ഓർത്തിരിക്കൂ, നിങ്ങൾക്കത് കിട്ടുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ ദോഷപ്പെടുത്തുകയും അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. കാണുന്നോ? നിങ്ങളുമായി ഇടപഴകുന്ന എല്ലാവരുമായി നിങ്ങൾ വഴക്കിടുന്ന ഒരിടത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. നിങ്ങളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്ന തെറ്റാണെന്ന് ഒരു ധർമ്മോപദേശി ബൈബിൾ നിന്ന് വായിക്കുകയും പിന്നെ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, അവിടെ ഒരു ക്രിസ്തീയതയും ശേഷിക്കുന്നില്ല. അതാണിപ്പോൾ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കാണുന്നോ, അത് വചനമായി ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങളിലുള്ള ആത്മാവ് ഓരോ സമയത്തും അതുമായി തൃപ്തികരമായി ചേർന്നിരിക്കും. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ പരിശുദ്ധാത്മാവ് വചനവുമായി തൃപ്തികരമാമണ്ണം ചേർന്നിരിക്കുന്നു. കാരണം വചനം ആത്മാവും ജീവനുമാകുന്നു. എന്റെ വചനം ജീവനാകുന്നു എന്ന് യേശു പറഞ്ഞു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുകയും അവൻ വചനമായിരിക്കുന്നു എങ്കിലും വചനത്തെ എങ്ങനെ വചനത്തിൽ തന്നെ നിരസിക്കാൻ കഴിയും? കാണുന്നോ, ദൈവത്തെ ഏത് വിധത്തിലുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഓരോ വചനത്തിനു മേലും നിങ്ങൾക്ക് പരിപൂർണമായി യോജിക്കാൻ കഴിയുന്ന ആ ഒരു കാര്യമാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്നറിയിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളുമായി നിങ്ങൾ സ്നേഹത്തിലായിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കും. ആരെങ്കിലും പറയും, അതെ, അവനൊരു വിശുദ്ധ ഉരുളുകാനല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ ആ എന്ന് ശബ്ദിക്കാൻ തുടങ്ങിയാൽ വളരെ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വാസ്തവമായും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കും. അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളപ്പോഴും അവരെ സ്നേഹിക്കും. കാണുന്നു, നിങ്ങളുടെ ക്ഷമ അത്രയേറെ ദീർഘമേറിയതായി അതിനൊരു അവസാനമില്ലാതിരിക്കുന്നതായും നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. നിങ്ങളെക്കുറിച്ച് ആരെന്തു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലും അതേ താങ്കൾ എന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. സംഭ്രമിക്കാൻ തുടങ്ങരുത്. നിങ്ങൾ സംഭ്രമിക്കാൻ തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ അവരോട് വീണ്ടും സംസാരിക്കുന്നതിന് മുമ്പേ ആദ്യം പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ, വഴക്കിടുന്നതിലെ കടക്കരുത്. വഴക്കിടുന്നതിടയിൽ കടന്നുകൂടെ ഇഷ്ടപ്പെടരുത്. ആരെങ്കിലും സഭയിൽ എഴുന്നേറ്റ് ചോദിക്കും, നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന ഇന്നയാളും ഇന്ന ഇന്നയാളും ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്നത് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ പറയണം, ഇപ്പോൾ സഹോദര, ഞാൻ നിന്നെ ലജ്ജിക്കുന്നു. നിങ്ങൾ ചോദിക്കും, ഓ, അതങ്ങനെയാണോ? ആ അപവാദം കേൾക്കാൻ നിൽക്കുന്നു. ശ്രദ്ധിച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവ് ഒരു ചെളിക്കുണ്ടല്ല. കാണുന്നു, അല്ല 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 അല്ല, പരിശുദ്ധാത്മാവിനാൽ മുഴുകിയിരിക്കുന്ന ഹൃദയം പൂർണമായും പവിത്രതയാലും ശുദ്ധതയാലും നിറഞ്ഞിരിക്കും. ഒരു തിന്മയും ചിന്തിക്കുകയില്ല, ഒരു ദുഷ്ടതയും ചെയ്യുകയുമില്ല. സകലത്തെയും വിശ്വസിക്കുകയും ദീർഘക്ഷമയാൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. കാണുന്നു, വഴക്കിടരുത്. വീട്ടുകാർ ഒരു വഴക്കിലേക്ക് കടന്നാൽ അവരുമായി വഴക്കിടരുത്. നിങ്ങളുടെ അമ്മ പറയുകയാണ്, ഇനിമേല പഴഞ്ചൻ സഭയിലേക്ക് നീ പോകുന്ന ഇഷ്ടപ്പെടുന്നില്ല. അതെ, ഇപ്പോൾ നിങ്ങളുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു കൊള്ളുക. നിങ്ങൾ കാഴ്ചയിൽ വൃദ്ധനായ അമ്മൂമ്മയെ പോലെയാണ്. അവളോട് വഴക്കിടരുത്. പറയണം, ശരി അമ്മേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഞാൻ ഇനിയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കും കാലം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാണുന്നു, ഇപ്പോൾ വഴക്കിടരുത്. മനസ്സിലായോ? കോപം കോപത്തെ ജനിപ്പിക്കുന്നു. ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ച് ദൂരമാക്കുകയും നിങ്ങൾ തിരികെ വഴക്കിടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവ് അതിന്റെ പറക്കൽ നടത്തുന്നു. കോപം കോപത്തെ ജനിപ്പിക്കുന്നു, സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നു. മുഴു സ്നേഹത്താൽ നിറഞ്ഞിരിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെല്ലാവരും അറിയാനിടയാകും സ്നേഹം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. സ്വയം നിങ്ങൾ തന്നെ ഒരു ചെറിയ സൃഷ്ടാവാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കതറിയാമോ? തീർച്ചയായും. സ്നേഹിക്കാനാകുന്ന ജനങ്ങൾ നിങ്ങളുടെ ചുറ്റുമായിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ല? സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യൻ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വിധത്തിലായിട്ട് അവിടെ നിങ്ങൾ അവർക്ക് ചുറ്റുമിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതവർ ജീവിക്കുന്ന ജീവിതവും അവരുടെ സംസാര രീതിയും അവർ നടക്കുന്ന വിധങ്ങളാലും ആ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാലാണ്. പിന്നെ നിങ്ങൾ അങ്ങനെയുള്ളത് കണ്ടു കഴിയുമ്പോൾ ഓരോ സമയത്തും നിങ്ങൾ അവരെ ഒഴിവാക്കും. എല്ലാ നേരത്തും അവർ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും തിന്മയായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പറയും, ഓ എന്റെ, അവിടേക്ക് അവർ വരുന്നു. അവരവിടെയുള്ള ആരെയോ വിമർശിക്കാൻ പോകുകയാണ്. അവനിപ്പോൾ ഇവിടെയായിരിക്കുന്നു. അവൻ ഈ മനുഷ്യനെ കുറിച്ച് പറയാൻ പോകുന്നു. അവരെല്ലാമായിട്ട് പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട തമാശകളോ സ്ത്രീകളെ കുറിച്ചുള്ള എന്തെങ്കിലുമോ അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ ചുറ്റിനും കൂടാനായി നിങ്ങൾ ഇഷ്ടപ്പെടില്ല. കാണുന്നു, അവർ സൃഷ്ടിക്കുന്നു കാഴ്ചയിൽ വളരെ നല്ല ജനങ്ങൾ. എന്നാൽ അവർ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാലും പ്രവൃത്തികളാലും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളാലും ആ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നു. ഇവിടെ പട്ടണത്തിലുള്ള ഒരു മനുഷ്യന്റെ കാര്യാലയത്തിലേക്ക് ഞാൻ പോയിരുന്നു. ആ മനുഷ്യന് ട്രസ്റ്റിയോ ഡീക്കനോ മറ്റായിട്ട് അതൊരു നല്ല സഭയാകുന്നു. ഞാൻ അവിടേക്ക് പോയത് ആ മനുഷ്യനൊരു വാണിജ്യ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നിട്ട് അതിലൂടെ റോക്ക് ആൻഡ് റോളോ അതോ ചുറ്റിത്തെരികളുടെയോ മറ്റോ പാട്ടോ അതിന് ഏറ്റവും നല്ല ശബ്ദത്തിൽ പാടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ 40 ചിത്രങ്ങൾ തൂക്കിയിരുന്നതായി ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ എത്ര നല്ല ഡീക്കണെന്നോ അതല്ല അതിലും വലുതെന്നോ നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നതെന്നും നിങ്ങൾ എന്താണ് വായിക്കുന്നതെന്നും നിങ്ങൾ ഏത് വിധത്തിലെ പാട്ടാണ് കേൾക്കുന്നതെന്നും നിങ്ങൾ സംബന്ധിക്കുന്ന കൂട്ടേതാണെന്നും എനിക്ക് കാണിച്ചു തന്നാൽ നിങ്ങളിൽ ഏത് വിധത്തിലെ ആത്മാവാണുള്ളതെന്ന് ഞാൻ പറയാം. കാണുന്നോ? അതെ, ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഞാൻ ഇന്നതിനെതെല്ലാം ചെയ്യണോ? ആ കൂട്ടർ ഇത്രയും ഓർത്തിരിക്കുക, അവൻ എന്തു പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവന്റെ വാക്കുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിലും ഉച്ചത്തിൽ അവന്റെ പ്രവൃത്തികൾ സംസാരിക്കുന്നു. അവൻ സാക്ഷീകരിച്ചുകൊണ്ട് അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുണ്ടാകാം. തീർച്ചയായും ഒരുപക്ഷെ എന്തും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഏതു തരത്തിലുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. അത് അവൻ എന്താണെന്ന് പറയുന്നു. ഇപ്പോൾ ദിവ്യ രോഗ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ആഗ്രഹിക്കുന്ന വിധത്തിലല്ല. അത് പണ്ടുള്ള കാലത്തായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യമെന്നില്ല എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റും. അവന്റെ അടിപ്പണിതിനാൽ നാം സൗഖ്യം പ്രാപിച്ചു മരിക്കുന്നു. അത് ആ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ? നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനൊരു ഡീക്കനാകുന്നു, ഞാനത് കാര്യമാക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊരു ബിഷപ്പായിരിക്കാം. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് താഴേക്ക് വരുമ്പോൾ ബിഷപ്പ് ക്ഷീണത പറയുന്നു ഞാൻ കേട്ടു. പിന്നൊരിക്കലും ഞാൻ അദ്ദേഹത്തിന് അടുക്കലേക്ക് തിരികെ പോയിട്ടില്ല. ബൈബിൾ വിശ്വസിക്കുകയും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നയാൾ ചെളി നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കാൻ ശ്രമിക്കുന്ന ഒരാളിനെ പോലെയാകുന്നു ബിഷപ്പ് ഷീൻ. പിന്നെയും പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന് താങ്കൾക്കറിയാമോ? ഞാൻ യേശുവിനെ കണ്ടുമുട്ടി ഞാൻ ബിഷപ്പ് ഷീനാകുന്നു എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അവൻ പറയും, ഓ അതെ, എന്റെ അമ്മ താങ്കളെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിഗ്രഹാരാധന, വചനത്തെ നിന്ദിക്കുന്ന മനുഷ്യർ, ദൈവം കൃപ കാണിക്കട്ടെ, ന്യായാധിപൻ ഞാനല്ല. കാണുന്നോ? ആ വചനം സത്യമാകുന്നു. ശരിയാണ്, അവന്റെ സ്വന്തം എഴുത്ത് ദൈവാത്മാവ് തിരിച്ചറിയും. അവന്റെ എഴുത്തിനാലാണ് അവൻ തിരിച്ചറിയപ്പെടുന്നത്. അത് അവനെ കുറിച്ച് പറയും. അത് വിശ്വസിക്കുന്നതിനാലാണ് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നതും. അത് നിങ്ങളുടെ തിരിച്ചറിയിക്കലിനെയും യോഗ്യതകളെയും നിങ്ങൾക്ക് തരുന്നു. മറ്റുള്ളവരുമായി വഴക്കിടരുത്. ഞാൻ പറഞ്ഞതുപോലെയുള്ള കുടുംബ വഴക്കൽ ഉണ്ടാക്കരുത്. സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നു, കോപം കോപത്തെ ജനിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു നിമിഷം യേശുവിലേക്ക് നോക്കാം. അവനാണ് നിങ്ങളുടെ മാതൃക. നിങ്ങൾക്ക് വളരെ ക്ഷീണം തോന്നുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ഒരു നിമിഷം നമുക്ക് യേശുവിലേക്ക് നോക്കാം. അവൻ നമ്മുടെ മാതൃകയായിരുന്നു. അവൻ അങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവിശ്വാസം ലോകം ഉളവായത് മുതൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വളരെ കൂടുതലായിരുന്നു. അത് അവനെ അല്പം പോലും സാവധാനത്തിലാക്കിയില്ല. അവൻ രോഗികളെ സൗഖ്യമാക്കിയും അതേ വിധത്തിൽ തന്നെ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവനെ ഒരിക്കലും വിഷമിപ്പിച്ചില്ല. അവിടെ വിമർശകരുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു കുഞ്ഞായി ജനിച്ചത് മുതൽ കുരിശിൽ മരിക്കുവോളം അവനെ വിമർശിച്ചുകൊണ്ടിരുന്നു. അതവൻ നിർത്തിയോ? ഇല്ല സർ. അവന്റെ ഉദ്ദിഷ്ട സ്ഥാനം എന്തായിരുന്നു? സദാസമയത്തും പിതാവ് എഴുതിയിരിക്കുന്നു ചെയ്യുക, എപ്പോഴും അവനെ പ്രസാദിപ്പിക്കുന്നു ചെയ്യുക. യേശുവിനെ നോക്കൂ, നമ്മെ തന്നെ താഴ്ത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും ഒരു മാന്യമായ വീട്ടിൽ ഒരു ചെറിയ തൊട്ടിലേക്ക് വരുന്നതിന് പകരം സ്വയം ദൈവം തന്നെ ഒരു കുഞ്ഞായി തീർന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ചാണക കൂമ്പാരത്തിന്മേൽ ആക്രോശിക്കുന്ന കാളക്കുട്ടിയുടെ ഇടയിൽ ജാതനായി മുഖത്തോട് ചേർത്ത് കെട്ടാൻ കാളയുടെ കഴുത്തിൽ കെട്ടുന്ന തുണികൾ കൊണ്ടാണ് അവർ അവനെ പുതപ്പിച്ചത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവായിരുന്നു. എന്നിട്ടും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിരുന്നു. ഒരു തണുത്ത മഴയുള്ള രാത്രിയിൽ അവർ പറഞ്ഞു, ഗുരു ഞങ്ങൾ നിന്നോടൊപ്പം വീട്ടിലേക്ക് വരുന്നു. അവൻ പറഞ്ഞു, കുരുനരികൾക്ക് കുഴിയും പറവകൾക്ക് കൂടുമുണ്ട്, എന്നാൽ എന്റെ തല ചായ്ക്കാൻ എനിക്ക് സ്ഥലമില്ല. യഹോവയായ ദൈവം സ്വയം താഴ്ത്തിയ ഒരു മനുഷ്യനായി തീർന്നു. എന്നെയും നിങ്ങളെയും വീണെടുക്കാനായി ഒരു പാപചടത്തിൽ വെളിപ്പെടുത്തി കാട്ടി. അപ്പോൾ നമ്മൾ ആരാണ്? അവനായിരുന്നു നമ്മുടെ മാതൃക. ഞാൻ ആരാകുന്നു? ഒന്നുമല്ല. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ യോഗത്തിൽ വെച്ച് ഞാൻ ആരോടോ പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഓരോ പുത്രനും ആദ്യം തിരുത്തപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും വേണം. എനിക്ക് എന്റെ ആ മഹത്തായ മണിക്കൂറുകൾ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ വിരലിന്റെ നഖത്തിന്റെ സൈസിലൊരു ചെറിയ അടയാളം ദൈവം അവനിലേക്ക് കുത്തിവെക്കുന്നു. പത്തരി പോലെ അത് അവന്റെ ഹൃദയത്തിൽ വീഴുകയും അവിടെ അത് നങ്കൂരുമിടുകയും ചെയ്യുന്നു. അതിനുശേഷം സാത്താൻ അവനെ പരിശോധിക്കുന്നു. അതവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടത് തന്നെ. ഏകദേശം 22 or 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായി ഞാൻ അവിടെ ആശുപത്രിയിലായിരുന്നു തോർക്കുന്നു. എന്റെ പിതാവ് എന്റെ കൈകളിൽ കിടന്ന് മരിക്കുകയും ദൈവം ഒരു രോഗസൗഖ്യദായകനാണെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഒരു ഹൃദയ സ്തംഭനം മൂലം എന്റെ സ്വന്തം പിതാവ് അദ്ദേഹത്തിന്റെ തല എന്റെ കൈകളിൽ ചായ്ച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളാൽ എന്നെ വശത്തുകൂടെ നോക്കിക്കൊണ്ട് ചരിഞ്ഞു കിടന്നിരുന്ന വശത്തേക്ക് തന്നെ വീണുകൊണ്ട് ദൈവത്തെ സന്ധിക്കാൻ കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്നും കൊണ്ടുവന്നു എന്റെ സഹോദരൻ വശത്തായി അടക്കം ചെയ്തു. അവന്റെ കല്ലറയിൽ ഇപ്പോൾ പൂക്കൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയും ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് ഞാൻ പ്രസംഗിക്കുകയും ചെയ്യുന്നു. 18 മാത്രം പ്രായമുള്ള ബില്ലി പോളിനെയും കുടുംബത്തെയും പോറ്റാനായി 1 hour 20 സെന്റുകൾക്ക് പബ്ലിക് സർവീസ് കമ്പനിക്കായി ഞാൻ പണിയെടുക്കുമ്പോൾ എന്റെ ഭാര്യ ഷർട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലിയെടുക്കുമായിരുന്നു. അവൾ 8 പ്രായമുള്ള കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. സഹോദരി വിൽസൺ അവളുടെ തല കുലുക്കുന്ന ഞാൻ കണ്ടു. അവൾക്കത് ഓർമ്മയുണ്ട്. റോയി സ്ലാട്ടറും കുറച്ച് പഴമക്കാർക്കും അതറിയാം. ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പോളിന്റെ അടുത്ത് നടന്നകന്ന് എന്റെ കയ്യിലൊരു സാൻഡ്വിച്ചുമായി ഞാൻ തെരുവിലൂടെ നടന്ന് അതുവഴി വരുന്ന സകലരോടും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് സാക്ഷീകരിക്കുമായിരുന്നു. അവരുടെ ഗ്യാരേജിലേക്ക് പോയി മെക്കാനിക്കിനോട് ഞാനത് ചെയ്യാറില്ലായിരുന്നോ എന്ന് ചോദിക്കൂ. അവിടെ പോയി ചോദിക്കും, പുരുഷന്മാരെ നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെടുത്തില്ലേ? ഞാൻ എന്റെ ഹൃദയത്തിൽ എന്തോ ചിലത് കണ്ടുമുട്ടിയിരുന്നു. രാത്രി നേരം പലവഞ്ചന കടയിലേക്ക് പോകും. രാത്രി മുഴുവനും രോഗികളുടെ വിളികളെല്ലാം സംബന്ധിച്ചിട്ട് രാവിലെ 2 or 3 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വരും. കഴിയാതെ അവിടെ ഇരുന്ന് തന്നെ എന്റെ ജോലിക്കുള്ള വേഷങ്ങൾ മാറും. പ്രഭാത വെളിച്ചം കടന്നു വരുവോളം ആ കസരിൽ തന്നിട്ട് എഴുന്നേറ്റ് പോകുമായിരുന്നു. പ്രാർത്ഥനയാൽ ഉപവസ്ത്താലും അത്രയേറെ ക്ഷീണിതനായിട്ട് ഒരു തൂണിൽ കയറാൻ കാലിൽ ആണികളെ ഷൂസ് വരെ എനിക്ക് ധരിക്കണമായിരുന്നു. ജനങ്ങളോട് പ്രസംഗിക്കും, ദൈവം മഹാനാണെന്ന് പ്രസംഗിക്കും, ദൈവം ദയാവാനാണെന്നും ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രസംഗിക്കും. ഇവിടെ എന്റെ ഡാഡി എന്റെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. എന്റെ സഹോദരന്മാർ മരിച്ചു. നിറക്കാരുടെ പെന്തക്കോ സഭയിലെ പുൽപ്പെടുന്ന് പ്രസംഗിച്ചു നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടു. നിന്റെ സഹോദരന്മാർ ഹൈവേയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നോട് വന്ന് പറഞ്ഞു. ഒരു കാർ അവനെ വന്നിടിച്ചു, അവൻ കൊല്ലപ്പെട്ടു. അവനെ അവൻ ഹൈവേ എന്നും ഉയർത്തിയെടുത്തപ്പോൾ സ്വന്തം സവർമ്മരക്തം അവന്റെ ഷർട്ടിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ സംസ്കരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഡാഡിയും മരിച്ചു. അതാ അവർ എന്റെ ഭാര്യയും അവിടെ കിടത്തിയിരിക്കുന്നു. ഞാൻ പുറപ്പെട്ട് ഇവിടെ കൂടാരത്തിലേക്ക് വന്നു. ഈ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് തന്നെ അത് സംഭവിക്കുന്നതിന് 6 മുമ്പ് ഒരു വെള്ളപ്പൊക്കമുണ്ടാകാൻ പോകുന്നു. ഒരു ദൂതൻ അളവുകോലെടുത്ത സ്പ്രിംഗ് സ്ട്രീറ്റിൽ 22 ഉയരത്തിൽ വെള്ളം അളക്കുന്നത് ഞാൻ കണ്ടു എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. സാൻസി ഡേവിസും മറ്റുള്ളവരും അവിടെ നിന്നുകൊണ്ട് ചിരിച്ചു പറഞ്ഞു, 1884 ഏകദേശം 8 or 10 ഇഞ്ച് ഉണ്ടായിട്ടുള്ളൂ കുട്ടി, നീ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ അവയിൽപ്പെട്ട ഒരു ദർശനാവസ്ഥ കണ്ടപ്പോൾ അതെന്നോട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് സ്പ്രിംഗ് സ്ട്രീറ്റിൽ 22 വെള്ളത്തിന്റെ ഒരു അടയാളം രേഖപ്പെടുത്തിയതുണ്ട്. ഞാൻ പറഞ്ഞു, ഈ കൂടാരത്തിന് മുകളിലൂടെ ഞാൻ ഒരു ബോട്ടിൽ യാത്ര ചെയ്തു പോകുന്നു. ഞാൻ യാത്ര ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. ഞാൻ അവൾക്കായി പ്രാർത്ഥിച്ചു. ഞാൻ കൂടാരത്തിലേക്ക് വന്ന് ജനങ്ങൾ അവളുടെ സൗഖ്യത്തിനായി കാത്തിരുന്നു. ഞാൻ പറഞ്ഞു, അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, അത് നിന്റെ ഭാര്യയാണ്? അത്, ഞാൻ പറഞ്ഞു, അവൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടേക്ക് പോയി പ്രാർത്ഥിച്ചു, പിന്നെയും പ്രാർത്ഥിച്ചു, പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ കൈ പുറത്തേക്ക് നീട്ടി അവൾ എന്റെ കൈകളിൽ പിടിച്ചു. അവൾ പറഞ്ഞു, ബില്ലി, ഞാൻ അവിടെ നിൽക്കുമ്പോൾ പ്രഭാതത്തിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടും. പറഞ്ഞു, കുട്ടികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്നെ അവിടെ പടിവാതിൽ സന്ധിക്കുക. ഞാൻ പറഞ്ഞു, ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ബിൽ, ഞാൻ അവിടെ ഉണ്ടാകും, കാണുന്നോ? അങ്ങനെ അവൾ കടന്നുപോയി. ഞാൻ അവളെ അവിടെ ശവപ്പുരയിൽ കിടത്തി. ഒന്ന് വിശ്രമിക്കാനായി വീട്ടിലേക്ക് പോയി. ഞാൻ വിശ്രമിക്കുമ്പോൾ കുഞ്ഞ് ബില്ലിപ്പോൾ വളരെ സുഖമില്ലാതെ ശ്രീമതി ബ്രോയിയോട് മറ്റുമായിരുന്നു. അവൻ ഏത് സമയത്തും മരിച്ചേക്കാമെന്ന് ഡോക്ടർമാർ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ബില്ലിക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാ സഹോദരൻ ഫ്രാങ്ക് കടന്നു വന്നു, എന്നെ കാണുന്നു. പറഞ്ഞു, നിന്റെ കുഞ്ഞുമകൾ, നിന്റെ കുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർ അടയാറെ എന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കാതെ പറഞ്ഞു, അവൾക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുകയാണ്, നീ അതിനെ തിരികെ ബില്ലി പോലടുത്തേക്ക് കൊണ്ടുപോകും. എന്നെ കുറച്ചു സമയത്തേക്ക് ശാന്തനാക്കേണ്ടതിന് ഒരു ചുവന്ന നിറത്തിലെ വസ്തു നേഴ്സ് എനിക്ക് തന്നിട്ട് അത് ബോധം കെടുത്തുന്ന വസ്തു പോലെയുള്ളതായിരുന്നു, അതിനുപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ അതിനെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ജാനാലയിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. പിൻവശത്തുള്ള വാതിലൂടെ പതുക്കെ ഇറങ്ങി പുറത്ത് കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് വന്നു. അവിടെയാണ് കുഞ്ഞു കിടന്നിരുന്നത്. ആശുപത്രിക്ക് മുൻവശത്തുള്ള ഒറ്റപ്പെട്ട വാട് അവളുടെ കണ്ണിന് മേലെ ഇങ്ങനെ ഈച്ചകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ആ പഴയ കൊതുകുവലയുടെ കമ്പി ഊരിയെറിഞ്ഞിട്ട് അതിനെ അവളുടെ മേലെ ഇട്ടു. ഞാൻ താഴേക്കിറങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടെ എന്റെ ഡാഡിയും സഹോദരനും കിടക്കുന്നു. അകലെയായി അവരുടെ കല്ലറയിൽ പൂക്കളുമുണ്ട്. അവിടെ അതാ ഹോപ്പ് കിടക്കുന്നു. ഇവിടെ എന്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവളെടുക്കരുതേ കർത്താവേ. ഉടൻ തന്നെ അവൻ കർട്ടൻ താഴേക്ക് വലിച്ചിട്ടു. ഞാനത് പറയുകയാണെങ്കിൽ വായ്മൂടുക, ഞാൻ നിന്റെ ഒന്നും തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എന്നോട് സംസാരിച്ചത് പോലുമില്ല. അവൻ എന്നോട് സംസാരിക്കാതായപ്പോൾ പിന്നെ അത് സാത്താന്റെ സമയമായിരുന്നു. അവൻ പറഞ്ഞു, അവനോട് നല്ല ദൈവമാണെന്ന് നീ പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നീ ഈ ആക്രോശം നടക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു? നീ ഒരു വെറും പയ്യനാണ്. പട്ടണത് ചുറ്റും എല്ലായിടത്തേക്ക് നോക്കൂ. നിന്റെ കൂട്ടത്തുണ്ടായിരുന്ന ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും നിനക്ക് മനോനില നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നു. നിനക്ക് അതായിരിക്കുന്നു. ഇപ്പോൾ അവൻ ദൈവമില്ല എന്ന് പറയുന്നതല്ല, കാരണം ഞാനത് മുന്നമേ തന്നെ കണ്ടിരിക്കുന്നു. എന്നാൽ അവൻ എനിക്കായി കരുതുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. രാത്രിയും പകൽ മുഴുവനും ഞാനിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ചെയ്തതെന്താണ്? എന്നെ കാണിക്കൂ. കർത്താവേ, ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ നിരപരാധികളെ എനിക്ക് പകരം കഷ്ടപ്പെടാൻ അനുവദിക്കരുത്. അവൻ എന്നെ പരിശോധിക്കായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഓരോ പുത്രനെയും ഊതി കഴിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തതെന്താണെന്ന് എന്നോട് പറയൂ, ഞാൻ അതിനെ ശരിയാക്കും. രാവിലെ മുഴുവനും രാത്രി മുഴുവനും തുടർച്ചയായി എന്റെ ജീവിതത്തെ നൽകിക്കൊണ്ട് പ്രസംഗിച്ചതല്ലാതെ ഞാൻ ചെയ്തതെന്താണ്? ഞാൻ ചെയ്തു പോയതെന്താണ്? സാത്താൻ പറഞ്ഞു, അത് ശരിയാണ്. നീ നോക്ക്, ഇപ്പോൾ ഇത് നിനക്ക് സംഭവിച്ചപ്പോൾ അവനൊരു മഹാനായ സൗഖ്യദായകനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് അവരോടെല്ലാം പറയുകയും അവിടെ നിന്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുകയും ചെയ്യുന്നു. അവൻ അത് കേൾക്കുന്നത് പോലെ നിരസിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യ ക്ഷയരോഗം ബാധിച്ച് മരിച്ചിരിക്കുന്നു. ക്യാൻസറിന് സുഖമാക്കാൻ അവന് കഴിയുമെന്ന് നീ പറയുകയും അവൻ അവിടെ അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും അവനെ പറ്റി നീ നല്ല ദൈവമെന്ന് പറയുന്നു. അവൻ ജനങ്ങൾക്ക് വേണ്ടി നല്ല ദൈവമാകുന്നു. നിന്നെ കുറിച്ച് എന്താകുന്നു? പിന്നെ ഞാൻ അവനെ കേൾക്കാൻ തുടങ്ങി. അതിയുക്തിവാദം ചെയ്യുന്നതാണ്. ഞാൻ ചിന്തിച്ചു, അത് ശരിയാണ്. പറഞ്ഞു, അവന് പറയാൻ കഴിയും. നീ വചനം പറയേണ്ടതില്ല. നിന്റെ കുഞ്ഞിലേക്ക് മാത്രം നോക്കൂ. അത് ജീവിച്ചിരിക്കില്ല. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. നിനക്ക് കഴിയാവുന്നതല്ല നീ അവന് വേണ്ടി ചെയ്തു. എന്നിട്ടും അവൻ നിന്നോട് ചെയ്തെന്താണ്? ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതെ, എന്താണ്? കാണുന്നു, യുക്തിവാദത്തിലേക്ക് കടക്കുമ്പോൾ സകലതും പൊട്ടിമാറാൻ തുടങ്ങുന്നു. എന്നാൽ അത് അതിലേക്ക് വന്നപ്പോൾ അതവിടെ തൂങ്ങി നിന്നു. അതവിടെ തന്നെ നിന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ സകല യുക്തിവാദങ്ങളുടെ ശക്തികൾ പൊട്ടിപ്പോയപ്പോൾ ആ നിത്യജീവനിലേക്ക് പുതിയ ജനലത്തിലേക്ക് കടന്നു വന്നു. അതവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു? നാം ഇപ്പോൾ അറിയുന്ന വിധത്തിലല്ലാതെ മറ്റൊരു വിധത്തിൽ നാം തമ്മിൽ അറിയില്ലായിരുന്നു. ലോകമെമ്പാടും ആയിരം ദശലക്ഷക്കണക്കിനായിട്ട് ഇവിടെ ഈ സഭ ഉണ്ടായിരിക്കില്ലായിരുന്നു. എന്നാൽ അതവിടെ ഉണ്ടായിരുന്നതിനാൽ ദൈവത്തിന് നന്ദി. അതിനുശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, എന്താണ്, എങ്ങനെയായാലും ആരാണ് ഞാൻ? അവന്റെ പ്രതാപത്തെ ചോദ്യം ചെയ്യാൻ ഞാനാരാണ്? ഇവിടെ ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ജീവനെ തന്നവനെ ചോദ്യം ചെയ്യാൻ ഞാനാരാകുന്നു? എവിടെ നിന്നാണ് എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്? അതെനിക്ക് തന്നത് ആരാണ്? എങ്ങനെയും എന്റേതല്ല. അവൻ അവളെ എനിക്ക് കുറച്ചു കാലത്തേക്ക് കടമായി തന്നിരുന്നു. ഞാൻ പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോവുക. ഞാൻ അവളേക്ക് ചെന്ന് എന്റെ കൈ കുഞ്ഞിനെ വെച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയെ. ഒരു മിനിറ്റിനുള്ളിൽ ഡാഡി നിന്നെ താഴേക്ക് എടുത്തുകൊണ്ടുപോയി നിന്റെ അമ്മയുടെ കൈകളിൽ കിടത്താൻ പോകുന്നു. ദൂതന്മാർ നിന്റെ പ്രാണനെടുത്തുകൊണ്ട് പോകും. ഞാൻ ആ പ്രഭാവത്തിൽ നിന്നെ സന്ധിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ അവളെ തന്നു, നീ അവളെ എടുത്തുകൊണ്ട് പോകുന്നു. ഈയോ പറഞ്ഞതുപോലെ നീ എന്നെ കൊന്നാലും അപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ഞാൻ നിന്നെ വിശ്വസിക്കുകയും ചെയ്യും. നീ എന്നെ നരകത്തിലേക്ക് അയച്ചാലും എങ്ങനെയും ഞാൻ നിന്നെ സ്നേഹിക്കും. എനിക്കതിൽ നിന്നും ദൂരമാകാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങൾ ബുദ്ധിപരമായതായിരുന്നിട്ട് അത് സകലതും പൊട്ടി ദൂരമായി. നിങ്ങൾക്ക് വ്യക്തിപരമായ സംബന്ധം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ആ കാരണത്താലാണ് ധർമ്മോപദേശികൾ ദൂരമായിട്ട് വലിയ കുറ്റം ചുമത്തലുകളും മറ്റും നടത്തുന്നത്. അവർ പറയും, ദിവ്യ രോഗസൗഖ്യം എന്നൊരു കാര്യമല്ല, ഈ വക കാര്യങ്ങൾ എന്നൊന്നില്ല. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതുപോലെ അത്തരത്തിലൊരു പരിഭാവനമായ സ്ഥലത്തേക്ക് അവർ ഒരിക്കലും കടന്നിട്ടില്ല. അതിനെപ്പറ്റി അവർക്ക് ഒന്നും തന്നെ അറിയില്ല. ദൈവവചനത്തെ നിരസിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണെന്ന് അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിനെ നിരസിക്കുന്നു, നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാനാകുന്നു? ഓ, ഇത്രയും ഓർത്തിരിക്കുക, നിങ്ങൾക്കായി യേശു മരണത്തോളം അവനെ സ്വയം താഴ്ത്തി. അവൻ ബഹളം കാട്ടുന്നവനായിരുന്നില്ല. അവന്റെ മുഖത്ത് അവർ തുപ്പിയപ്പോൾ അവൻ തിരികെ തുപ്പിയില്ല. അവർ അവന്റെ താടി വലിച്ചു പറിച്ചപ്പോൾ അവൻ അവരുടെ വലിച്ചു പറിച്ചില്ല. അവർ അവന്റെ മുഖത്ത് ഒരു കന്നത്തടിച്ചപ്പോൾ മറ്റേതും കാട്ടി. അവൻ അവരെ തിരികെ അടിച്ചില്ല. അവനവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എളിമയോടെ മുന്നോട്ട് നടന്നുപോയി. അവൻ വിനയത്തിന്റെ ഒരു മാതൃകയായിരുന്നു. അവൻ വിശ്വാസത്താൽ നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ വചനം തോൽവി അടയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ വചനമായി മാറുവോളം അവൻ വചനത്താൽ തന്നെ അപ്രകാരം ജീവിച്ചു. ഓ ദൈവമേ, ഈ ശ്രോതാക്കളുടെ മുന്നിൽ വെച്ച് എന്റെ രണ്ട് കൈകളെയും ചേർത്ത് പിടിച്ച് ദൈവത്തിനടുക്കലേക്ക് വരാൻ അനുവദിക്കണമേ. എന്നെ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കണമേ. ഈ വചനം അങ്ങനെയായി തീർന്നിട്ട് ഞാനും ഈ വചനവും ഒരേ കാര്യമായി തീരാനുകയാകട്ടെ. എന്റെ വാക്കുകൾ ഈ വചനമായിരിക്കട്ടെ. എന്റെ ഹൃദയത്തിന്റെ ധ്യാനവും അവനുടെ ഹൃദയത്തിലും എന്റെ മനസ്സിലുമായിരിക്കട്ടെ. എന്റെ ബുദ്ധിമണ്ഡലത്തിൽ അവന്റെ കൽപ്പനകളെ കെട്ടിവെച്ച് എന്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടി അവനെ മാത്രം എന്നെ കാണാനിടയാക്കണമേ. പ്രലോഭനങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്നെ ക്രിസ്തുവിനെ കാണാനിടയാക്കണമേ. കാര്യങ്ങൾ തെറ്റായി പോകുമ്പോൾ ഞാൻ അവനെ കാണാനിടയാകട്ടെ. ഞാൻ തയ്യാറെടുക്കുമ്പോഴും ശത്രു എന്നെ കോപവാനാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ യേശുവിനെ കാണാനിടയാകട്ടെ. അവൻ എന്തു ചെയ്യാൻ പോകുന്നു? അവൻ അത്രയേറെ വചനത്തിലായിരുന്നിട്ട് അവനും വചനവും ഒരേ കാര്യമായി തീർന്നു. ശ്രദ്ധിച്ചു, അവന് വഴക്കിടേണ്ടതില്ലായിരുന്നു. അവനും വചനവും ഒരേ കാര്യം തന്നെയായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവത്തിന് പ്രത്യക്ഷമാക്കപ്പെട്ട വചനം അവനായിരുന്നു എന്നവൻ അറിഞ്ഞിരിക്കുകയും ദൈവത്തിന്റെ കൽപ്പന അവസാനം ലോകം ജയിച്ചടക്കുകയും ചെയ്തു. അവന്റെ വചനം അവൻ അറിഞ്ഞിരുന്നു. അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ എവിടെയായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവൻ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും എന്ന് പറയേണ്ടതായിട്ടില്ലായിരുന്നു. പിശാച് പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ നിനക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നിനക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് നിനക്കറിയാം. നിനക്ക് അത്ഭുതാശ്ചര്യങ്ങളെ ചെയ്യാൻ കഴിയും. ഓരോ റോബോട്ട്സിന്റെ കെട്ടിടത്തെക്കാളും രണ്ടിരട്ടിയുള്ള ഒരെണ്ണം ഞാൻ നിനക്കുണ്ടാക്കാം. കാരണം ജനങ്ങളെല്ലാം അവരെ നീ കാണിക്കേണ്ട ഏക കാര്യമെന്നത് നീ അവരെ കാണിക്കണം. ഈ കെട്ടിടം നിന്നും നേരെ ഇവിടേക്ക് ചാടുക, പൊയ്ക്കൊണ്ടിരിക്കുക. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അതവിടെ എഴുതിയിട്ടുണ്ട്, നിന്റെ കാൽ കൽമ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. കാണുന്നോ, അവൻ അധികാരമുണ്ടായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവനത് ചെയ്യാൻ സാധിക്കുമെന്നവൻ അറിഞ്ഞിരുന്നു. അതവനിലായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ദൈവം അവനോടത് പറയുവോളം അവനത് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാണുന്നോ, അതിൽ മുഴുവനും വചനമായി അവനിൽ ദൈവമായിരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവനതറിഞ്ഞിരുന്നു. അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനമായിരുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ആ വചനം ഏതെങ്കിലും ഒരു നാൾ ജയിച്ചടക്കും. അവൻ വഴക്കിടുന്നവനും മനോവിഷമം ഉണ്ടാക്കുന്നവനുമായിരുന്നില്ല. ദൈവത്തിന്റെ വചനങ്ങൾ മാത്രമേ അവൻ സംസാരിക്കുണ്ടായിരുന്നുള്ളൂ. അവന്റെ ചുണ്ടുകളിൽ നിന്നും പുറത്തു വന്നിരുന്ന ഓരോ വചനവും ദൈവത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട വചനങ്ങളായിരുന്നു. എന്റെ വചനവും ദൈവത്തിന്റെ വചനവും ഒന്നാകുന്നു. ഞാൻ പറയുന്നതെന്തും അവൻ അതിനെ മാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നോട് മുന്നമേ പറയാതെ ഞാനൊന്നും ചെയ്തിരുന്നില്ല. നമുക്കിത് പറയാൻ സാധിച്ചെങ്കിൽ ആശ്ചര്യമായിരിക്കില്ലേ? ഓ, അവിടെയാണ് നിങ്ങളുടെ മാതൃക. സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതമുണ്ട്. വിദ്യാഭ്യാസത്താൽ തേച്ചു മിനുക്കിയ വലിയ ഉയർന്ന പദവികളിലെ ആ പുരോഹിതന്മാരെ പോലെയല്ല. അവിടെ നിന്നുകൊണ്ട് ദൈർഘ്യമേറിയ പ്രാർത്ഥനകളെ നടത്തുകയും വിധവകളുടെ വീടുകളെ നശിപ്പിക്കുകയും കൂട്ടായ്മകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഭക്തി പുരസരമായി ഇരിക്കുകയും മറ്റും ചെയ്യുന്നു. അവരായിരുന്നിട്ട് അത് സുവിശേഷത്തിന് യോഗ്യമായ വിധമുള്ള ഒരു ജീവിതമല്ല. എന്നാൽ അവൻ അത്രയേറെ സുവിശേഷത്തിന് യോഗ്യമായിരുന്നിട്ട് ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇവനെ കേൾക്കുവിൻ, അവന്റെ വാക്കുകൾ എന്റേതാകുന്നു. അവൻ എന്റെ വചനമാകുന്നു. ഞാനും അവനും ഒന്നു തന്നെയാകുന്നു. അറിഞ്ഞിരിക്കാനായി ഇപ്പോൾ ശ്രദ്ധിക്കൂ. അവന്റെ വചനം അവസാനം ലോകത്തെ ജയിച്ചടക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എവിടെ നിന്നാണ് അവന്റെ വചനം വന്നിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനൊരിക്കലും തോൽവിയടയാൻ സാധിക്കില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കാരണത്താലാണ് അവൻ പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനമോ ഒരു നാളും തോൽവിയടയില്ല. കാണുന്നോ, അവനത് പറയാൻ കഴിയുമായിരുന്നു. അവനും ദൈവത്തിന്റെ വചനവും ഒന്നു തന്നെയായിരുന്ന മനുഷ്യൻ അവനായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളും ഇതും അതും ചെയ്യേണ്ടതുണ്ട്. അവൻ ചോദിച്ചു, എന്നെ പാപത്തെക്കുറിച്ച് ആർ ബോധം വരുത്തും? എന്നെ ആർ കുറ്റം വിധിക്കും? അവിശ്വാസമാകുന്നു പാപം. ദൈവത്തിന്റെ കൈവരണാൽ ഞാൻ പിശാചുക്കളെ പുറത്താക്കിയെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടവയെ പുറത്താക്കും? കാണണോ, അതങ്ങനെ ആയിരുന്നില്ല. അതിനാൽ അത് മറ്റെന്തെങ്കിലും ആയിരിക്കണം. മനസ്സിലായോ? ഞാൻ അവർ പറഞ്ഞു അതേ, ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കുന്നു. അവൻ പറഞ്ഞു ദൈവത്തിന് സമർത്ഥിക്കപ്പെട്ട വചനത്താൽ ഞാനത് ദൈവത്തിന്റെ കൈവിരലിനാൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ അവയെ പുറത്താക്കേണ്ടതിന് ആരോപിക്കും? നിങ്ങൾ തന്നെ ന്യായവിധിപ്പിൻ. അവന്റെ നാൾക്കല്ല ജനങ്ങൾ ജനങ്ങളെല്ലാം അവനെക്കുറിച്ച് സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവനവരാൽ കഴിയുന്ന എല്ലാ വിധത്തിലും അവർ അവനെ അപമാനിക്കുകയായിരുന്നു. അവനെതിരായി എല്ലാവിധമുള്ള കുറ്റവും പറഞ്ഞിരുന്നു. എന്നാൽ അവൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. ഈ ദിവസത്തെ ജനങ്ങൾ നാഡീരോഗം ബാധിച്ച കൂട്ടരാകുന്നു. നാഡീരോഗം ബാധിച്ചൊരു കൂട്ടരാണ് ഈ ദിവസത്തുള്ളത്. അവർ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എടുക്കാൻ ഭയപ്പെടുന്നു. സഭയിലെ മനുഷ്യർ, സഭാ സംഘടന ഈ ദിവസത്തേക്കുള്ള ദൈവത്തിന്റെ തിരുവഴുത്തോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാനായി സഭാ സംഘടനകൾ ഭയപ്പെടുന്നു. അവർ തിരിച്ചറിയുന്നു ശിംശോൻ അവന്റെ അവസ്ഥയിൽ അതിനെ നേരിടാൻ കഴിയാതിരുന്നത് പോലെ തന്നെ അവരുടെ നൂതന അവസ്ഥകളും അവരുടെ സാർവജനികമായ പ്രസംഗങ്ങളും ഈ മണിക്കൂറിന്റെ പോരിന് വിളിക്കാൻ കഴിയാത്തവരെന്ന് അവർ തിരിച്ചറിയുന്നു. ദൈവം അതെടുക്കുന്നു. അതിനുവേണ്ടി വാഗ്ദത്തം ചെയ്തിരുന്ന പദ്ധതി ഇവിടെയാകുന്നു. വെറും ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നതാണ്. ഒരു നിമിഷം എന്ന വാക്കിനെ ഞാൻ കാത്തുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. അവർ അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥാനത്തെടുക്കുന്നതിന് പകരമായി മതവിശ്വാസങ്ങളെയും മനുഷ്യനിർമ്മിത മതവിശ്വാസങ്ങളെയും ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മതവിശ്വാസത്തെടുക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യനിർമ്മിതമാകുന്നു. എന്നാൽ അവർ സ്നേഹിക്കുന്നു അവകാശപ്പെടുന്ന ദൈവത്തിന്മേൽ അവരുടെ വിശ്വാസത്തിടാനായി അവർ ഭയപ്പെടുന്നു. അത് ശരിയാണ്. പിന്നെ നിങ്ങൾ ആ ജീവിതത്തെ സുവിശേഷത്തിന് യോഗ്യമെന്ന് പറയുന്നുവോ? അവർക്ക് സഭാവിശ്വാസികൾ ഉണ്ടായിരുന്നിട്ടും കഴിയുന്നില്ല. എന്നാൽ അത് സുവിശേഷത്തിന് യോഗ്യമല്ല. അല്ല, തീർച്ചയായും അല്ല. സുവിശേഷം, യേശു പറഞ്ഞു, ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വാസികളെ പിൻപറ്റുന്നതിനെ നിങ്ങൾ നിരസിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ഒരു ജീവിതം? നിങ്ങളൊരിക്കലും ഒരു മോശമായ വാക്കുച്ചരിച്ചിട്ടില്ല. നിങ്ങൾ 10 കൽപ്പനകളെയും പ്രമാണിക്കുന്നു. എങ്കിലും ഒരു കാര്യവുമില്ല. അതിനിതുമായി ഒന്നും ചെയ്യാനില്ല. അതപ്പോഴും സുവിശേഷത്തിന് യോഗ്യമായതല്ല. കാണുന്നോ? അതിന് കഴിയില്ല. ആ പുരോഹിതന്മാരെല്ലാം അത് ചെയ്തു പോന്നു. അപ്പോഴും അതിന് യോഗ്യരായിരുന്നില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവരിൽപ്പെട്ട ഒരു മനുഷ്യന്മേൽ ആർക്കൊരു വിരൽ ചൂടാൻ കഴിയുമായിരുന്നു? ഒരു തെറ്റായ പുള്ളി അവരെ ഒരു ദയയും വിചാരിക്കാതെ കല്ലറിഞ്ഞു കൊല്ലുമായിരുന്നു. പരിശുദ്ധരായ മനുഷ്യർ സുവിശേഷം കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവർ അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ മതവിശ്വാസത്തെ മതവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഓ, ഈ ദിവസത്തെ നൂതന ജനങ്ങളുടെ ചിന്തകളെ മതവിശ്വാസങ്ങളുടെ സ്ഥാപനങ്ങൾ നിറവേറ്റുന്നു. ഈ ദിവസങ്ങളിൽ വിജയിക്കാൻ പുറപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നൂതനമായ ചിന്തയ്ക്കനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു. ഞാനത് വ്യക്തവും സ്പഷ്ടമായും പറയട്ടെ. കാണുന്നോ? ഒരു മനുഷ്യൻ നിങ്ങൾക്ക് കാര്യസിദ്ധി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഈ ദിവസത്തിലെ നൂതന ചിന്തയിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതവർ ചുറ്റുമായി പോയി പറയും, ഓ, അവൻ ഓമനത്തമുള്ളവനല്ലേ? അവൻ ആശ്ചര്യവനല്ലേ? അവനവിടെ വളരെ നേരായി നിന്നിട്ട് അവൻ നമ്മെ 15 മിനിറ്റിൽ കൊണ്ടിരുത്തുകയില്ല. നമ്മുടെ പാസ്റ്ററോ ഈ വക കാര്യങ്ങളാൽ നമ്മോട് എപ്പോഴും ആക്രോശിക്കുമായിരുന്നു. ആ പാസ്റ്ററും ലജ്ജിക്കുന്നു. പുൽപ്പറ്റിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ദിവസത്തിലെ പാപത്തിലേക്ക് നോക്കി നിലവിളിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എന്തോ ചില കുറവുകളുണ്ട്. അവൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന സുവിശേഷത്തിൽ അവൻ യോഗ്യനായി കാണുന്നില്ല. അത് ശരിയാണ്. അതിനാൽ അത് ചെയ്യുന്നതിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഒഴികഴിവുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നോക്കൂ, എന്റെ കൂട്ടായ്മ വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനോട് വന്നിരുന്നു. അയാളിത് പ്രബന്ധം എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ ദിവ്യ രോഗസൗഖ്യത്തെ പേടുകയാണ് എന്ന് അയാൾ പറഞ്ഞു. ബ്രദബ്രഹാം, ഞങ്ങളുടെ വിഭാഗ്യസഭയിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകമാകമാനമോ രാജ്യത്തിലുള്ളതോ ആയ വലിയ വിഭാഗ്യസഭയിൽപ്പെട്ടവന്നായിരുന്നു. പിന്നെയും അയാൾ പറഞ്ഞു, ഈ വിഭാഗ്യസഭയിലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അയാൾ ഇവിടെ ജെഫർസൺ വില്ലയിൽ നിന്നുമുള്ള ആളായിരുന്നു. എന്നാൽ പറഞ്ഞു, ഈ ദിവ്യ രോഗസൗഖ്യത്തെ കുറിച്ച് അറിയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാൾ പറഞ്ഞു, എന്റെ സഭ കണ്ട ഒരേ ഒരു കുറ്റമേ ഉള്ളൂ. കാണുന്നോ? അയാൾ പറഞ്ഞു, താങ്കൾ പെന്തക്കോസ്തുകൾക്ക് ചുറ്റുമായി വളരെ കൂട്ടായ്മ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇപ്പോൾ അത് ശരിയാണെന്ന് താങ്കൾ അറിയുന്നു. ഞാൻ പറഞ്ഞു, അത് സത്യം തന്നെ. ഞാൻ അവരിൽ നിന്ന് മകളാനുള്ള ഒരു അവസരത്തിനായി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും താങ്കൾ അറിയണം. ഞാൻ പറഞ്ഞു, എന്താണെന്ന് ഞാൻ താങ്കളോട് പറയാം. താങ്കളുടെ സഭയാൽ എന്റെ യോഗത്തെ ഏറ്റെടുത്ത് നടത്തിക്കാമെങ്കിൽ ഞാൻ താങ്കളുടെ പട്ടണത്തിലേക്ക് വരാം. ഓ, അയാൾ പറഞ്ഞു, അവർ അത് ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. പറഞ്ഞു, നോക്കൂ, എന്റെ വിഭാഗീയസഭ അങ്ങനെ ഒരു കാര്യത്തിനായി നിലപാടെടുക്കില്ല. ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ 5 ഏക്കർ കാളയെ കൊണ്ടിരിക്കുന്നു എന്ന് മറ്റും പറയുന്നത് പോലെയാകുന്നു. നിങ്ങൾക്ക് എത്രമാത്രം ഡോക്ടറേറ്റ് ഡിഗ്രികൾ കിട്ടിയിട്ടുണ്ടെന്നോ, നിങ്ങളുടെ ഭാഗ്യസഭ നിങ്ങളെ എത്ര വലിയ ആളായി കാണുന്നു എന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു മിനിസ്ട്രി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിന് യോഗ്യമായതല്ല. ശരിയാണ്, അത്തരത്തിലെ ഒരു ചപ്പ് ചവന വശത്തായിരിക്കുകയും ഒരു ക്രിസ്ത്യാനിയെ വിളിക്കുകയും ചെയ്യുന്ന ഏതൊരു സഭാംഗവും പുറത്തേക്ക് പോയി ജീവിച്ചിട്ട് സ്ത്രീകൾ അവരുടെ മുടി ബോബ് ചെയ്യുന്നു, അവർ ധരിച്ചുകൂടുന്ന ബൈബിൾ പറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, പുരുഷന്മാർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വിധത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിക്കുകയും മദ്യം കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും പല പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടും സഭയിലെ അടീക്കന്മാരും പാസ്റ്റർമാരും അങ്ങനെയുള്ളത് മറ്റുമായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെ ധരിക്കുകയും അത്തരത്തിലുള്ള ജീവൻ നയിക്കുകയും ചെയ്യുന്നവർ സുവിശേഷത്തിന് യോഗ്യമായ ജീവൻ നയിക്കുന്നില്ല. ടെലിഫോണിലൂടെ നിസ്സാര സംസാരം നടത്തിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകളും സഭയിൽ വഴക്കിടുവാൻ തുടങ്ങുകയും മറ്റും ചെയ്യുന്നവരുടെ ജീവിതം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷത്തിന് യോഗ്യമായതല്ല. ജനങ്ങളുടെ ഇടയിലേക്കൊരു വിദ്വേഷം കടത്തിവിടുകയും സഭയെ ചെറിയ കഷ്ണങ്ങളാക്കി തീർക്കുകയും അങ്ങനെയുള്ളതും മറ്റും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് യോഗ്യമല്ല. കൃത്യമായും ശരിയാണ്, അത് ഭക്തിയുടെ വേഷമിട്ട് അതിന് ശക്തിയെ ത്യജിക്കുന്നവരാകുന്നു. അത്തരത്തിലുള്ളവരിൽ നിന്നും ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ദൂരമാക്കി വെക്കുന്നു. ശ്രദ്ധിക്കൂ, ഇപ്പോൾ അവരത് ചെയ്യുകയില്ല, അവർ അങ്ങനെ ചെയ്യുകയില്ല, അവരുടെ സഭയിൽ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒഴികഴിവ് അവർക്കുണ്ട്. അവർ അതെ, എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു ഒരു മനുഷ്യനോട് അവന്റെ ഹൃദയത്തിൽ ഇപ്രകാരം നീ പോയി മുഴു സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്റെ സഭാതിനായ നിലപാടെടുക്കില്ല. കർത്താവെ, കഴിയുമെങ്കിൽ നീയോ ക്ഷമിച്ചുകൊള്ളണം, എനിക്കൊരു നല്ല അധികാരം കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ പട്ടണത്തിലുള്ള ഏറ്റവും നല്ല സഭകളൊന്നിൽ ഒരു പാസ്റ്റർ ആയിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ കർത്താവെ. ഓ, ഞങ്ങൾ ഇതിന്റെ നാമത്തെ അവിടെ കീർത്തിക്കുന്നു. അതെ സാർ, തീർച്ചയായും ഞങ്ങൾ ചെയ്യും, എനിക്കത് ചെയ്യാൻ കഴിയും. അതേ വഴികഴിവ്, അതേ കാര്യം തന്നെ. അങ്ങനെ അവർ സമർപ്പിക്കപ്പെട്ട വചനത്തിനായി അവന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആത്മീയ വിരുന്നിനായി കടന്നു വരുന്നില്ല. ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടുമെന്ന് യേശു പറഞ്ഞിട്ടില്ലേ? കഴുകന്മാർ ഇപ്പോൾ ശവന്തീനി പരിന്തുകളല്ല, കഴുകന്മാർ. ചെളിവെള്ളം കൊണ്ട് മലിനമായിരിക്കുന്ന സ്ഥലത്ത് ജീർണിച്ച മൃഗമാംസമുള്ളയിടത്ത് ശവന്തീനി പരിന്തുകൾ കൂടി വരുന്നു. എന്നാൽ പച്ചയും ശുദ്ധവുമായ മാംസമുള്ളിടത്ത് അവിടെ കഴുകന്മാർ കൂടി വരുന്നു. കാണുന്നോ? തീർച്ചയായും വചനമുള്ളിടത്ത് കഴുകന്റെ ഭക്ഷണം അവർ കൂടി വരുന്നു. അതുകൊണ്ട് അവരെ ക്ഷണിച്ചിരിക്കുന്ന ആത്മീയ ഭോജനത്തിനായി അവർ വരുന്നില്ല. ഒരാത്മീയ വിരുന്നിനായി, ഒരു മഹത്തായ ഉണർവിനായി കഴിഞ്ഞ 15 വർഷം കൊണ്ട് ദൈവം അമേരിക്കകൾ ക്ഷണം നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവർ കടന്നു വന്നോ? ഇല്ല സാർ, ഇല്ല സാർ. ഇപ്പോൾ കടന്നു വരുന്ന രസിക്കുക എന്നത് അവർ അവരെ അതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ജീവിതം സുവിശേഷത്തിന് യോഗ്യമോ? കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു മേശക്കരികരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ ബ്രഹാം, ഞാൻ മേശയുടെ അപ്പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു മഹാനായ മനുഷ്യനായിരുന്നു. താങ്കളുടെ കൈപിടിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനൊരു സഭയിൽ ഉണ്ടായിരുന്ന സമയം അയാൾ പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു. പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, താങ്കൾ ദൈവത്തിന്റെ ദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, നന്ദി ഡോക്ടർ, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അയാൾ പറഞ്ഞു, ഒരു സഹോദരനായി ഞാൻ നിങ്ങളെ എത്ര അധികം സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെയും പറഞ്ഞു, എന്റെ ഭാര്യ, എന്റെ ചെറിയ രാജ്ഞി ഇവിടെ ഇരിക്കുന്നു, താങ്കൾ കാണുന്നില്ലേ? താങ്കൾ അവിടെ ഓർക്കുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. പറഞ്ഞു, സംയുക്ത കോശങ്ങളിൽ ക്യാൻസർ ബാധിച്ചതിനാൽ ഡോക്ടർമാർ എന്റെ ഭാര്യയ്ക്ക് ജീവിച്ചിരിക്കാൻ 2 ആഴ്ചകൾ മാത്രമാണ് നൽകിയിരുന്നത്. താങ്കൾ പട്ടണത്തിലേക്ക് വരികയും അവൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. മുകളിലേക്ക് നോക്കി ഒരു ദർശനം കണ്ടു. തിരികെ എന്നെ നോക്കി കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൾ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞു. അവളുടെ പിൻഭാഗത്ത് വളരെ വലിയ പാടുണ്ടായിട്ട് അങ്ങനെ ആഴ്ത്തപ്പെട്ടിരുന്നു. കാഴ്ചക്കൊരു വലിയ ഒരു സ്ത്രീയുടെ സ്ഥാനം ഉള്ളിലേക്ക് വലിഞ്ഞു പോയതുപോലെയായിരുന്നു. നേരെ അവളുടെ പിൻഭാഗത്ത് അവളുടെ പൃഷ്ഠാസ്ഥിയിൽ തന്നെയായിരുന്നു. ഇന്നവിടെ അതിന്റെ ഒരു അടയാളം പോലുമില്ല.
പറഞ്ഞു, അവിടെ അതാ എന്റെ രാജ്ഞി ജീവനുള്ള ഒരുവളായിരിക്കുന്നു. പറഞ്ഞു, ആ വിശ്വാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനാൽ എനിക്ക് താങ്കളെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്ന് ചെയ്യാനാകും. താങ്കൾ എന്നെ നോക്കിക്കൊണ്ട് എന്തു സംഭവിക്കാൻ പോകുന്നു കൃത്യമായി പറഞ്ഞപ്പോൾ താങ്കൾ എനിക്ക് ദൈവത്തിന്റെ ഒരു ദാസനാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നെങ്ങനെ? അയാൾ പറഞ്ഞു, ഇപ്പോൾ ബ്രഹ്മസാം, എന്റെ പക്കൽ താങ്കൾക്കായി ചിലതുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്റ്റ് കൂട്ടത്തിലെ ഏറ്റവും വലിയ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ സാർ, എനിക്കതറിയാം. അയാൾ പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സഹോദരന്മാരുമായി സംസാരിച്ചപ്പോൾ താങ്കളുമായി ബന്ധപ്പെടാൻ അവർ എന്നോട് പറഞ്ഞു. അതെന്താണെന്നാൽ ദൈവത്താൽ നൽകപ്പെട്ട മിനിസ്ട്രിയുമായി നദിക്കരയിലുള്ള ജനങ്ങളുടെ ചുറ്റുമുള്ള ഒരു കൂട്ടമായി മാത്രമായിരിക്കുന്നത് ലജ്ജാകരമായ ഒരു കാര്യമാകുന്നു. ഞാൻ ചോദിച്ചു, അത് ശരിയാണോ? പറഞ്ഞു, അതെ. പറഞ്ഞു, ദൈവം ആ മിനിസ്ട്രി അയച്ചത് പ്രാധാന്യമുള്ള, വലിയ പ്രാധാന്യമുള്ള പ്രധാന വാർത്താ ഭാഗത്തിലേക്കുമാണ്. അപ്പോൾ തന്നെ പിശാച് സംസാരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചു, അതെ, ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുക, കെട്ടിടുന്ന പുറത്തായിട്ട് നിനക്കറിയാമെന്ന് കാണിക്കുക. കാണുന്നോ?
മനസ്സിലായോ? ഞാൻ വിചാരിച്ചു അയാൾ അല്പനേരം അങ്ങനെ പോകാൻ അനുവദിക്കുക. എന്റെ വൃദ്ധയായ അമ്മ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, പശുവിന്റെ കയറയച്ചു വിട്ടുകൊടുക്കുക, അവൾ തന്നെത്താൻ അതിൽ ചുറ്റിപ്പോകും. ഞാൻ ചോദിച്ചു, അത് ശരിയാണോ? അതെ പറഞ്ഞു. അത് ലജ്ജയാണ്. ആയതിനാൽ താങ്കൾ ചെയ്യുന്നത് എന്താണ്? പറഞ്ഞു, എന്താണ് താങ്കൾ, ഇന്ന് താങ്കൾ കഷ്ടിച്ച് ഉച്ച ഭക്ഷണം വാങ്ങാൻ കഴിയുന്നുള്ളൂ. പിന്നെയും പറഞ്ഞു, താങ്കളുടെ മിനിസ്റ്ററിയുടെ 100 ലംശം ലഭിച്ചിട്ടും ഓറൽ റോബർട്സിനെയും മറ്റുള്ളവരെയും കടന്നുപോയി നോക്കൂ, അവരെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന നോക്കൂ. ഞാൻ പറഞ്ഞു, അതെ അത് ശരിയാണ്, കാണുന്നോ? അയാൾ പറഞ്ഞു, എന്റെ ഗ്രൂപ്പ് താങ്കൾ എടുക്കും, ഞങ്ങളുടെ ഒരു സഹോദരൻ എന്നതുപോലെ നേരെ നിങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവർ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലതുകരം നൽകുകയും നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ഒരു വിമാനം തരപ്പെടുത്തുകയും നിങ്ങളുടെ ശമ്പളം ആഴ്ചയിൽ $500 അതല്ല അതിലും അധികം ആവശ്യമുണ്ടെന്ന് നൽകുകയും ചെയ്യും. രാജ്യത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഞങ്ങൾ നിങ്ങളെ അയക്കും. ഇത് സംഭവിച്ചത് ഇവിടെ അരിസോണയിലുള്ള ഫിനിക്സിൽ വെച്ച് ഒരു മേശയ്ക്കപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നപ്പോഴായിരുന്നു. പിന്നെയും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പണമടയ്ക്കും. പറഞ്ഞു, അപ്പോൾ ലോകം, പുറമേയുള്ള ലോകം, വിശിഷ്ട വ്യക്തികളും വലിയ മഹാന്മാരും അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക്. പറഞ്ഞു, അവർ കർത്താവിന്റെ കരം കാണുകയാകട്ടെ. പിന്നെ എനിക്ക് എന്റെ ഭാര്യയും മറ്റുള്ളവരും കൂട്ടിക്കൊണ്ടു ചെന്ന് താങ്കൾ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു തെളിയിച്ചു കാണിക്കാൻ കഴിയും. പറഞ്ഞു, അതെ സാർ, അത് വളരെ മഹത്തായിരിക്കും. ഇപ്പോൾ നോക്കൂ, ആ മനുഷ്യന് ഒരു DL ഉം LLD യും ഉണ്ടായിരിക്കുകയും പുസ്തകരചിതാവും, നോക്കൂ, സാഹിത്യത്തിന് ഡോക്ടറും, നല്ല രചയിതാവും, വളരെ നല്ല മനുഷ്യനുമായിരുന്നു. കാണുന്നു, അദ്ദേഹത്തിന് തിരുവെഴുത്തറിയില്ല. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത ദൂതൻ സൊദോമിലെ കടന്നിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? വിളിച്ചു പുറത്താക്കപ്പെട്ട കൂട്ടരോട് അബ്രഹാമിനോടൊപ്പം അവൻ നിന്നു. അയാൾക്കതറിയില്ലായിരുന്നു. ഞാൻ അയാൾ അല്പം നേരം അവിടെ ഒറ്റയ്ക്ക് വിട്ടു. എന്നിട്ട് അവിടെ അല്പനേരം ഇരുന്നു. ആ പിടുത്തം എന്തായിരുന്നു കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, അതെ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? പറഞ്ഞു, അതെ അബ്രഹാം, അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അത് ചർച്ച ചെയ്തു, താങ്കൾ ഉപദേശിക്കുന്ന കുറച്ച് നിസ്സാര കാര്യങ്ങളെ താങ്കളുടെ വശത്തേക്ക് വെക്കണം. ഞാൻ ചോദിച്ചു, ഉദാഹരണമായിട്ട് എന്താണ് സഹോദര? ഓ, അയാൾ പറഞ്ഞു, താങ്കളുടെ സ്നാനം താങ്കൾക്കറിയാം. താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഉന്നസുകാരെ പോലെയാണ് സ്നാനം കഴിപ്പിക്കുന്നത്. അങ്ങനെയുള്ളത് മറ്റുമാകുന്നു. പറഞ്ഞു, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാകുന്നു. ഞാൻ പറഞ്ഞു, ഓ, ഞാൻ മുന്നോട്ട് പോയി. പിന്നെ അയാൾ പറഞ്ഞു, പ്രാരംഭ തെളിവുകൾ, സ്ത്രീ പ്രാസംഗികർ, അങ്ങനെയുള്ള നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, താങ്കൾ എനിക്ക് നൽകിയ ആദരവിന് ശേഷം എന്നെ ഒരു പ്രവാചകൻ വിളിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ മറ്റു ദാസനോട് ചോദിക്കുന്നതിൽ ഞാൻ അതിശയിക്കുന്നു. കർത്താവിന് വചനം, വചനത്തിന് വെളിപ്പാട്, പ്രവാചകൻ അടുക്കലേ വരികയുള്ളൂ എന്നറിഞ്ഞിട്ടും താങ്കൾ നേരെ തിരിഞ്ഞു കളയുന്നു. ഡോക്ടർ പോപ്പ്, അത് നിങ്ങളുടെ നല്ല വിവേകത്തെയല്ല സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യവുമായി അനുചനം ചെയ്യണമെന്ന് ഒരു ദാസൻ മറ്റു ദാസനോട് പറയുകയും ചോദിക്കുകയും ചെയ്യുന്നു, അത് അവന്റെ ജീവനിലും കൂടുതലാകുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, സഹോദരൻ പോപ്പ്, ഒരു കാരണവശാലും ഞാൻ അത് ചെയ്യുകയില്ല. ഇല്ല സാർ. അതെന്താണ്? അവിടെ ജീവന്റെ ഒരു വിത്ത്, ജീവിച്ചാലും മരിച്ചാലും, നിങ്ങളൊരു മഹാന വ്യക്തിയായാലും അതല്ലൊരു മഹാന വ്യക്തിയാകാതിരുന്നാലും. കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി കടന്നു പോകുമ്പോൾ ഈ രണ്ട് മനുഷ്യരെയും അവഗണിക്കാൻ വേണ്ടിയല്ല, ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ഒക്ലഹോമയിലെ ടൂൾസായിൽ ഒരു വലിയ ചിത്രം കണ്ടു. ധർമ്മോപദേശികളെ പഠിപ്പിക്കാനുള്ള ഒരു സെമിനാരി, ഓറൽ റോബോട്ട്സിന്റെ ഒരു പുതിയ സ്ഥലം ഉയർന്നു വരുന്നു. അതിന്റെ മുതൽ മുടക്ക് ഡേമോസ് ചക്കേറിയനും സഹോദരൻ കാൾ വില്യംസും അതിന്റെ ട്രസ്റ്റി ബോർഡിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. $3,000,000 കെട്ടിടത്തിനുള്ള ഒരു പെന്തക്കോസ് പയ്യൻ $50,00,000 പണിയുന്നു. അതവന് ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾക്കും അപ്പുറമായിരുന്നു. ഞാൻ ചിന്തിച്ചു, എനിക്കൊരു സെമിനാരിയോ? ഞാൻ തുടക്കം മുതലേ അതിനെതിരായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, ഓറൽ റോബോട്ട്സിന്റെ ഭാവിയിലെ വീട്, മഹത്തായ സെമിനാരി. നേരെ റോഡിലൂടെ താഴ്വരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മഹത്തായ നൂതന കാര്യമുണ്ടായിരുന്നു. കെൻസാസിലെ കെൻസാസ് പട്ടണത്തിൽ ഞാനൊരു ചെറിയ കീറിപ്പറഞ്ഞ തമ്പിൽ യോഗ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓറൽ റോബോട്ട്സ് എന്റെ അടുക്കൽ വന്നു. അതിങ്ങനെ പറഞ്ഞിരുന്നു, ടോമി ഓസ്ബോണിന്റെ ഭാവിയിലെ വീട്, ഓ മനുഷ്യ, ഏകദേശം 3-4 ദശലക്ഷത്തിന്റെ ഒരു സ്ഥലം അങ്ങനെ ഉയർന്നു വരുന്നു. ടോമി ഓസ്ബോൺ ഏറ്റവും നല്ല ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനായി, ദൈവമയച്ച ഒരു യഥാർത്ഥ മനുഷ്യനാകുന്നു. തെരുവിന്റെ നേരെ മറുവശത്തായി നിൽക്കുമ്പോൾ കുഞ്ഞ് ഭയാശങ്ക കൂടിയ പയ്യൻ, ചെറിയ പയ്യനും ഒരു പെൺകുട്ടിയും ഒരു കാലിരുന്നിട്ട് ചുറ്റുമായി ഓടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പറഞ്ഞു, ബ്രഹ്മഹാം, ആ ഭ്രാന്തൻ ഓടിപ്പോകുമ്പോൾ അത് കാണാനായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. താങ്കളുടെ അവന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് യേശു കൃഷ്ണാമത്തിൽ അവനെന്ന് പുറത്തു വരിക എന്ന് താങ്കൾ പറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ 65,000 ശ്രോതാക്കളുടെ മുന്നിൽ അവരുടെ ഇടയിൽ വെച്ച് തന്നെ താങ്കൾ അടിച്ചു നിലത്ത് വീഴ്ത്തും എന്നുള്ള അവന്റെ പ്രവചനം നടത്തിയ ശേഷം അവൻ നേരെ താങ്കളുടെ മുന്നിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. പിന്നെയും പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ എന്ന് താങ്കൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ താങ്കൾ അവിടെ തന്നെ നിൽക്കുന്നു ഞാൻ കണ്ടു. കർത്താവിന്റെ ആത്മാവിനെ നീ വെല്ലുവിളിച്ചതിനാൽ ഇന്ന് രാത്രിയിൽ നീ എന്റെ കാൽക്കൽ വീഴും എന്ന് അവനോട് താങ്കൾ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ആരുടെ കാൽക്കൽ വീഴാൻ പോകുന്നതെന്ന് ഞാൻ നിന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാത്താനെ അവനവിടെ പുറത്തു വരിക. ഉടൻ തന്നെ അവൻ പുറകിലേക്ക് വീഴുകയും എന്റെ കാൽ തറയുമായി ചേർത്ത് പിടിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ദൈവം ദൈവം തന്നെ ബ്രതമഹാം. അത്ര തന്നെ പറഞ്ഞു, ഞാനും സ്വയം ഒരു വീട്ടിനുള്ളിൽ രണ്ടു മൂന്ന് ദിവസം ഇതേ വിധം പറ്റി പിടിച്ചിരുന്നിട്ടുണ്ട്. അവൻ ഒരു കാര്യം പോലും മറച്ചു വച്ചില്ല. അവൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. അവൻ അതിനെക്കുറിച്ച് ലജിച്ചിരുന്നില്ല. ചോദിച്ചു, എനിക്ക് സൗഖ്യമാക്കാനുള്ള ഒരു ദാനം ലഭിച്ചിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അത് മറന്നു കളയൂ ടോമി. സുവിശേഷം പ്രസംഗിക്കാനായി താങ്കൾ അയച്ചിരിക്കുന്നു, പോകൂ, അത് പ്രസംഗിക്കൂ. സഹോദരൻ ബോസ്വർത്തുമായി ചേർന്ന് പോകൂ. ഞാൻ അവിടേക്ക് നോക്കിയത് കണ്ടിരുന്നു. അതിനു മുമ്പായി തന്നെ ഞാൻ അവർ രണ്ടുപേരെയും കണ്ടിരുന്നു. ഞാൻ ചിന്തിച്ചു, അവിടെ അതാ ഓരോ റോബോട്ട്സിന് 500 മെഷീനുകൾ. കത്തുകളിൽ മനുഷ്യകരം തൊടേണ്ടതില്ല. കഴിഞ്ഞ വർഷം തന്നെ കത്ത് ഇടപാടുകളാൽ 4 ദശലക്ഷം ഡോളർ കിട്ടിയിരുന്നു. 4 ദശലക്ഷം മുഴുവൻ ലോകത്തിലും ലോകത്തിലെമ്പാടുമുള്ള ക്രൈസ്തവ ലോകത്തിന് മുഴുവനും കൂടി ലഭിച്ച പണത്തിന്റെ 1/4 ഒരു മനുഷ്യന് കിട്ടുന്നു. എന്തൊരു സ്ഥലമാണ്! അത് കാണാനായി ഞാൻ അവിടേക്ക് പോയിരുന്നു. ഇപ്പോൾ ഓറലിന്റെ സഹോദരനാണ് എന്റെ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ യഥാർത്ഥ വ്യക്തിയായി വളരെ നല്ല മനുഷ്യനായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. ലോകം എന്റേതാണെന്ന് അവൻ ചിന്തിക്കുന്നു. അത് അവന്റേതും കൂടെയാകുന്നു എന്ന് ഞാനും ചിന്തിക്കുന്നു. ഞങ്ങൾ തിരുവെഴുത്തിന്മേൽ യോജിക്കുന്നില്ലെന്ന് മാത്രം. ടോമി ഓസ്ബോൺ അത്രത്തോളം നന്നായിരിക്കുന്നില്ല. ലോകം അവന്റേതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ടോമി ഓസ്ബോൺ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല മനുഷ്യരിൽ ഉൾപ്പെട്ട ഒരുവനാകുന്നു. ആ പുരുഷന്മാരെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. അവർക്കുള്ളത് കാണാനായി ഞാൻ അവിടെ കാര്യാലയത്തിലേക്ക് പോയപ്പോൾ അവർ കടന്നു വന്ന് എന്റെ അതിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ലജിച്ചു പോകുമായിരുന്നു. കത്തുകൾ പുറത്തേക്ക് അയക്കാനായി ഒരു ചെറിയ ടൈപ്പ് റൈറ്റർ. എന്തൊരു കാര്യം! ആ സമയം ട്രെയിലറിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അയച്ചിരുന്നു. ഞാൻ ചിന്തിച്ചു, അതെന്തായി തീരാൻ പോകുന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് വന്നു. ഞാൻ ചിന്തിച്ചു, അതെ, ഓറോൾ റോബോട്ട്സിന്റെ ഭാവിയിലെ വീട്, ടോമി ഓസ്ബോണിന്റെ ഭാവിയിലെ വീട്. ഒന്ന് മറ്റൊന്നിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഞാൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നെ കുറിച്ച് എന്താണ്? എന്തോ എന്ന് പറഞ്ഞു. മുകളിലേക്ക് നോക്കുക. ചിന്തിച്ചു, അതേ കർത്താവേ, എന്റെ ഹൃദയം സ്വർഗത്തിലാകുന്നു. ഞാൻ അവിടെ എന്നെ നിക്ഷേപിടട്ടെ. ഇപ്പോൾ ഇത് അനുകമ്പ കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ഇത് സംഭവിച്ചിരിക്കുന്നു എന്നതിനാലാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണെന്ന് ദൈവമറിയുന്നു. കാണുന്നോ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെയാകുന്നു? നിങ്ങൾ മഹാനായ ആരെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാകുന്നെങ്കിൽ നിങ്ങൾ ആരുമല്ല. മഹാനായ ആരെങ്കിലും ആയി തീരാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നുകൂടുക. നിങ്ങൾ ക്രിസ്തുവിന് ഒരു എളിയ ദാസനായി തീരാൻ ആഗ്രഹിക്കുക. അതാണ് അതിന്റെ രീതി. അത്ര തന്നെ. സഹോദരൻ ബോസയായി മറ്റു ചിക്കാഗോയിൽ ഒരു സഭ ഉണ്ടാക്കുന്നു. അവൻ ഫിലഡൽഫിയായ സഭയെ വളരെ അടുത്തായി ഒരു വിഭാഗീയ സഭയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ വീട് ലഭിച്ചിരിക്കുകയും തന്റെ കോട്ടിന്റെ പിൻഭാഗത്തെ ഇങ്ങനെ തിരിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ അവർ അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വഴിയിൽ നിന്നും നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു. ആ സഭയ്ക്കായി നിങ്ങളൊരു യഥാർത്ഥ പാസ് അന്വേഷിക്കുന്നെങ്കിൽ തന്റെ പേര് പോലും കട്ടിച്ച് വായിക്കാൻ അറിയാവൂ. എന്നിട്ടും തന്റെ ഹൃദയം ദൈവത്തിനായി കത്തിക്കൊണ്ടിരിക്കുന്ന പ്രായമുള്ള ഒരു വലിയ മനുഷ്യനെ കണ്ടുപിടിക്കുക. ആ മനുഷ്യനെ അങ്ങനെ എടുക്കുക. ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ആജ്ഞാപിക്കാത്തതും തിരികെ കയറ്റാത്തതുമായ ആരെങ്കിലും ആയിരിക്കണം. അത് നിങ്ങളെ സകല സംശയങ്ങളിലേക്ക് എറിയുകയും മറ്റും ചെയ്യും. നിങ്ങളെ വചനം മാത്രം പോഷിപ്പിക്കണം. അത്തരത്തിലുള്ള വ്യക്തിയാണ് എടുക്കേണ്ടത്. അങ്ങനെ അവർ ആത്മീയ ഭോജനത്തിനായി വരാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അധിക സമയം എടുത്തിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഏകദേശം 6 നിമിഷത്തിനുള്ളിൽ തന്നെ പിരിച്ചുവിടുന്നതായിരിക്കും. ഇവിടെ ആരോ പറയുന്നത് ഞാൻ കേട്ടു. എന്നാൽ ബ്രദർ ബ്രഹാം, താങ്കൾ ആ പ്രസ്താവന തിരികെടുക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞു, ജനങ്ങൾ ഞരമ്പ് രോഗികളല്ല. ഇവർക്ക് നാഡീരോഗം ബാധിച്ചിട്ടില്ല. അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അവർ വിദ്യാസമ്പന്നരായ ഞരമ്പ് രോഗികളാകുന്നു. അത് ശരിയാണ്. അതെ, അവർ നാഡീരോഗമുള്ളവരല്ല, അവർ വിദ്യാസമ്പന്നരാകുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാണുന്നോ, നിങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നാഡീരോഗം ബാധിച്ചവരല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ പ്രവൃത്തികൾ ദയവായി വിവരിച്ചാലും, അവർ നാഡീരോഗം ബാധിച്ചവരല്ലെങ്കിൽ ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താണ്? നോക്കൂ, അത്യാർത്തി പൊട്ടിട്ട് ഓരോരുത്തരും അവരവരുടെ വിഭാഗീയ സഭയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അങ്ങനെയല്ല ആഗ്രഹിച്ചത്. അവനൊന്നിനെ കുറിച്ചും ധൃതിപ്പെടുന്നില്ല. കാണുന്നോ, അവൻ അത്യാർത്തി നിറഞ്ഞവനല്ല. നമ്മുടെ മാതൃക അവനായിരുന്നു. രാജ്യത്ത് കുറ്റകൃത്യം, അതിലെപ്പോഴും ഉണ്ടായിരുന്ന അധികം കുറ്റകൃത്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് പറ്റി എന്തിനാണ്? 13-നും 18-നും മധ്യ പ്രായമുള്ളവർ സഭാംഗങ്ങൾ ജീവിതം ആരംഭിക്കുകയും പുരുഷന്മാർ തന്റെ ഭാര്യമാരെയും കുടുംബത്തെയും വെടിവെച്ചു കൊല്ലുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ ചുട്ടരിക്കുന്നു. കുറ്റകൃത്യത്തിന്റെ തരംഗം ശ്രദ്ധിക്കുക. അവർക്ക് നാഡീ രോഗം ബാധിച്ചിട്ടില്ലേ? പിന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ പ്രവൃത്തികൾ എന്താണ്? പ്രഭാവശക്തിയാൽ അത്യാർത്തി പൊണ് രാജ്യങ്ങൾ ഓരോന്നുമെല്ലാം എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാറ്റിനെ വശത്താക്കി ഒരു രാജ്യമാക്കി അവരുടെ രാജ്യത്തിന്റെ പതാക അത്രയും വലിയതാക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രഭാവശക്തിയാൽ അത്യാർത്തി പൂണ്ടവർ. അസാൻമാർഗികത എന്താണ്? ലോകം അതെപ്പോഴെങ്കിലും ആയിരുന്നതിനേക്കാളും കൂടുതൽ അസാൻമാർഗികതായിരിക്കുന്നു. തെരുവിൽ സ്ത്രീകൾ നഗ്നരായിരിക്കുന്നു. സ്ത്രീകൾ നഗ്നരായിട്ട് പറയൂ, അവർ അവരുടെ ശരിയായ മനോനിലയാണോ? അവർക്ക് കഴിയില്ല, അവർക്ക് അങ്ങനെയാകാൻ കഴിയില്ല. കേൾക്കൂ, തന്റെ വസ്ത്രമഴിച്ചു കളഞ്ഞതായി ബൈബിളിൽ എഴുതിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതിൽ ലഗ്യോൻ ബാധിച്ചവനായിരുന്നു, അവന് സുബോധമുണ്ടായിരുന്നില്ല. യേശുവനെ കണ്ടുമുട്ടി അവന്റെ നേരായ മനസ്സ് അവന് തിരികൊടുത്തപ്പോൾ അവൻ തന്റെ വസ്ത്രം ധരിച്ചു. ശരിയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു കളയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പിശാചാകുന്നു. അത് ശരിയാണ്. പിന്നെയും അവർ നാഡീ രോഗം ബാധിച്ചവരല്ലെന്ന് പറയുന്നോ? ഇവിടെ തെരുവിലൂടെ യാത്ര ചെയ്യൂ. പട്ടണത്തിലെ 4 ബ്ലോക്കുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഒരു നഗ്നയായ സ്ത്രീയെയും കണ്ടില്ലെന്ന് എന്നോട് തിരികെ വന്ന് പറയൂ. ശരി, കണ്ടുപിടിക്കൂ. പിന്നെയും അവർ നാഡീ രോഗം ബാധിച്ചവരല്ലെന്ന് നിങ്ങളോട് പറയുന്നോ? കുഴപ്പമെന്താണ്? അവൾക്ക് അവരുടെ നേരായ മനോനില ആകാനാകില്ല. ശരിയായ മനോനിലയുള്ള ഒരു സ്ത്രീ അങ്ങനെ ചെയ്യില്ല. അവൾക്ക് അതിലൊന്നും നല്ല ബോധമുണ്ട്. അവൾ അവളെ തന്നെ എന്തായി പ്രദർശിപ്പിക്കുന്നു എന്നവൾ അറിയുന്നു. അവിടെ പുറമെ വെറും വൃത്തികെട്ടതും അഴുക്കാടുന്നതുമായ അലസന്മാരായ മദ്യപാനികളും കൊലപാതകന്മാരും മറ്റെല്ലാമായി ഒരു കൂട്ടം ജഡദാഹികളായ പിശാചുക്കളുണ്ട്. നിങ്ങൾ പറയും, ലോകം ഇപ്പോൾ വളരെയധികം മദ്യം കുടിക്കുന്നു. അമേരിക്കയിൽ അവരുടെ ആഹാര സാധനങ്ങൾക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ അധികം പണം അവർ മദ്യപിക്കുന്നതിനായി ചിലവാക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, പണ്ട് ഉണ്ടാക്കിയിരുന്നവരും രാജ്യം എത്രത്തോളം മദ്യത്തിന്റെ കടബാധ്യത ഉണ്ടാക്കിയിരിക്കുന്നു എന്നെനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. അമിത മദ്യപാനം ചെയ്യുന്ന എന്താണ്? നിങ്ങളെ മനോരോഗിയുടെ സ്ഥാപനത്തിലേക്ക് അയക്കുന്നു. ക്യാൻസർ, വളരെയധികം ക്യാൻസർ ഉണ്ടാകുന്നത് ലോകവുമ്പാട് ഡോക്ടർമാർ മാഗസിൻ എഴുതി നിങ്ങളോട് പറയുമ്പോഴും സിഗരറ്റുകൾ അതിനെ എലികളെ പുറത്ത് പുരട്ടിയിട്ട് അത് നിങ്ങൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് തെളിയിച്ചു. ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന ക്യാൻസറിൽ 70% സിഗരറ്റ് വലിക്കുന്നതിനാലാണ് ഉണ്ടാകുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അതിൽ നിന്നും പുക വലിച്ചെടുത്ത ശേഷം നേരെ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ ഊതിവിടുന്നു. അതല്ല നാഡീ രോഗമെങ്കിൽ പിന്നെ നാഡീ രോഗം എന്നാൽ എന്താണ്? യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനും തെളിയിക്കാനും സാധിക്കുകയും സ്വർഗത്തിലെ ദൈവം അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലായി ജനങ്ങളുടെ മേൽ തരംഗമായി തീർന്ന് യേശുക്രിസ്തുവിന്റെ വരവിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് അവനവർക്ക് അവസാന അടയാളത്തെ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് അവർ അവരെ സഭാംഗങ്ങളെന്ന് വിളിക്കുന്നു. എന്നിട്ടും അവർ നാഡീ രോഗം ബാധിച്ചുവെന്ന് പറയുന്നു. അതിനെ വിശദീകരിക്കൂ. എന്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അവർ നാഡീ രോഗം ബാധിച്ചവരല്ലേ എന്ന് മാത്രം ചോദിച്ചു നോക്കൂ. തീർച്ചയായും അവർ വിദ്യാഭ്യാസമുള്ള നാഡീ രോഗികളാകുന്നു. അത് കൃത്യമാകുന്നു. അവരുടെ അവസ്ഥയെ വിശദീകരിക്കൂ. നിങ്ങൾക്ക് സാധിക്കില്ല. അവർ അവരുടെ മുടി മുറിക്കുന്നു, ലോകപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു, അപ്രകാരമായി തെരുവിലൂടെ നടക്കുന്നു. അതിൽ അവരുടെ ബോബു ചെയ്ത മുടിയുമായി പ്രാർത്ഥിക്കാൻ പോലും വിലക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് പിന്നെയും പറയുന്നു, ഒരു പുരുഷൻ അവൾ അത് ചെയ്യുന്നു, അവൾ അത് ദുർനടപ്പുകാരിയാണെന്ന് സ്വയം അവളെ തന്നെ അവളുടെ ഭർത്താവിനോട് അവകാശപ്പെടുകയും അവളെ വിവാഹമോചനം ചെയ്ത് അവനെ വിട്ടയക്കാനുള്ള പൂർണ്ണ അവകാശം അവനുണ്ടായിരിക്കുകയും ചെയ്യുന്നു. അത് കൃത്യമായും ശരിയാകുന്നു. ദൈവത്തിന്റെ വചനവത പറയുന്നു, സ്ത്രീകൾ ഇത് കേൾക്കുകയും തുടർന്നും മുടിനീളം കുറയ്ക്കുകയും അവളെ സ്വയം ക്രിസ്ത്യാനി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അത് നാഡീ രോഗം ബാധിച്ചല്ലെങ്കിൽ നാഡീ രോഗം എന്നാൽ എന്താണ്? പിന്നെയും ആരെങ്കിലും എന്നോട് നാഡീ രോഗം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, അവർ നാഡീ രോഗമുള്ളവരാകുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള കോളേജിലെ ഡിഗ്രികൾ ബൈബിളിനെയും യേശുക്രിസ്തുവിനെ കുറിച്ച് നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കൂടുതലായി നാം അവരെ ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും പഠിപ്പിക്കുന്നു. ഡേവിഡ് ക്രോക്കറ്റ് ആരാണെന്ന് പറയാൻ കഴിയാത്ത ഒരു ചെറിയ കുട്ടി പോലും ഈ രാജ്യത്ത് ഉണ്ടായിരിക്കില്ല. അവരിൽ മൂന്നിലൊരു ഭാഗത്തിന് പോലും യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങൾ പറയാൻ കഴിയില്ല. പിന്നെയും അതല്ലേ നാഡീ രോഗം? തീർച്ചയായും അതാകുന്നു. അങ്ങനെ നമുക്കത് തുടർന്ന് മുന്നോട്ട് പോകാനാകും അവർക്കത് ചെയ്യാൻ സാധിക്കുന്നതും. ഇത്രയും ഓർത്തിരിക്കൂ, ബൈബിൾ അതിനെ കുറ്റമതിച്ചിരിക്കുമ്പോൾ സഭകൾ അതിനെ അംഗീകരിച്ചൊപ്പിട്ടിരിക്കുന്നു. മിനിസ്ട്രിക്കും നാഡീ രോഗം ബാധിച്ചോ? വിദ്യാഭ്യാസമുള്ള നാഡീ രോഗികൾ, അത് കൃത്യമായും ശരിയാണ്. സഭകൾ അതിനെ അംഗീകരിച്ചൊപ്പിട്ടിരിക്കുന്നു. ലോത്തിനെ ഓർത്തുകൊള്ളുക, അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു. ഒരു നിമിഷം മാത്രം അവനെ നോക്കൂ. ചെയ്യരുത്, ചെയ്യരുത്, നമുക്കല്ല, ചില നിമിഷങ്ങൾ കൂടെ കൂടിപ്പോയതിനു ക്ഷമിക്കണം. ഇത് ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇതിങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇത് ടേപ്പ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്നെ കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നത്. നോക്കൂ, ശ്രദ്ധിക്കൂ, ഒരു നിമിഷത്തേക്ക് നമുക്ക് നിർത്താം. കർത്താവേ, ഞാനത് കാണാനിടയാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഗ്രഹണശക്തിയെ തുറക്കുക. ദൈവം അത് ചെയ്യാനിടയാകട്ടെ. നോക്കൂ, ഈ രാജ്യത്തെ മാത്രം പരിഗണിക്കൂ. ദൈവം പറയുന്നത് മാത്രം നമുക്ക് പറയാം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അതായത് സൊദോമിലെ പാപങ്ങൾ നീതിമാനായ ലോത്തിന്റെ പ്രാണനെ ദിനം പ്രതി വ്യസനിപ്പിച്ചിരുന്നു. അതിനെതിരായി നിലകൊള്ളാനുള്ള നട്ടല്ല അവൻ അത്രയധികം ഇല്ലാതെ പോയി. അത് ശരിയല്ലേ? അവൻ പട്ടണത്തിലെ മേയറായിരുന്നതിനാൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല, അവന് കഴിഞ്ഞില്ല. എന്നാൽ ബൈബിൾ പറയുന്നു സൊദോമയുടെ പാപങ്ങൾ അവന്റെ പ്രാണനെ വ്യസനിപ്പിച്ചിരുന്നു എന്നാണ്. അത് തെറ്റായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അതിനെ വിരോധിക്കാൻ അത് ചെയ്യുന്നുള്ള മനോധൈര്യം അവനില്ലാതെ പോയി. ഇപ്പോൾ നോക്കൂ, അമേരിക്കയിൽ എത്രയോ ലോത്തുമാർ ഇന്നത്തെ സന്ദേശം തയ്യാറാക്കാനായി അവരിന്നലെ അവരുടെ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥാനത്തുകൂടെ കടന്നുപോയിട്ടുണ്ടാകും. പരിശുദ്ധാത്മാഭിഷേകം എഴുതിയിരിക്കുന്നിടത്തുകൂടെ കടന്നുപോയിരിക്കാം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്തല്ലേ? മാർക്കോസ് 16 വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ പിന്തുടരേണ്ടതല്ലേ? യോഹന്നാൻ 14:12 എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യുമെന്നല്ലേ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾ കിട്ടുമെന്നല്ലേ? എത്രമാത്രം ലോത്തുകൾ അത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവരുടെ ഒഴികഴിവുകളാൽ, അവരുടെ ഭാഗ്യ സഭകളാൽ, അത് ബൈബിളിൽ തുറന്നതിലേക്ക് നോക്കൂ. അവരുടെ പള്ളികളിൽ മുടി ബോബ് ചെയ്ത സ്ത്രീകളുടെ നേരെ കുറ്റനോക്കൂ. ബൈബിൾ അതിനെ കുറ്റപ്പെടുത്തുന്നു എന്നവർ അറിയുന്നു. നേരെ തെരുവിലേക്ക് നോക്കൂ. അവരുടെ സഭാംഗങ്ങൾ തന്നെ വാദനം അതിനെതിരാണെന്ന് അറിഞ്ഞിട്ടും ഷോർട്സുകൾ ധരിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നു. എന്നിട്ടും അതിനെതിരായി നിലവിളിക്കാനുള്ള നട്ടല് അവർക്കില്ലാതിരിക്കുന്നു. എന്നാൽ അപ്പോഴും മനുഷ്യനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയുകയും അവന്റെ പ്രാണൻ അതിനെതിരായി അവന്റെ ഉള്ളിൽ തന്നെ നിലവിളിക്കുകയും ചെയ്യുന്നു. അവനത് ചെയ്യാനുള്ള മനോധൈര്യമില്ല. അത് നൂതന സ്വതോമല്ലെങ്കിൽ പിന്നെ അതെവിടെയാണ്? അതിനെതിരായി നിലവിളിക്കുന്ന ആരെങ്കിലും ദൈവം നമുക്ക് നൽകും. അത് ശരിയാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. അതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, അവർ ഒരു നൂതന സ്വതോമായിരിക്കുന്നു. ഓർക്കുക, കാണുന്നു, മുഴുവൻ ദേശവും നൂതന സ്വതമും ഗൊമേറയുമായി തീർന്നിരിക്കുന്നു. ലോത്ത് വീണ്ടും ജീവിക്കുന്നു. ഇല്ല, അവന്റെ സത്യസന്ധമായ ദൃഢവിശ്വാസം വചനത്താൽ അവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടും അതിന്റെ എല്ലാം മുകളിലായി അവൻ ജീവിക്കുന്നു. ചിക്കാഗോയിൽ, ഗ്രേറ്റർ ചിക്കാഗോയിൽ ആ 300 പ്രാസിംഗർ ഇരുന്നിരുന്ന സമയത്തെ നോക്കൂ. അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു. അവരെനിക്കായി ഒരു കെണി ഒരുക്കി വെച്ചിരുന്നു. ഞാൻ അവിടെ കടന്നുപോയി. ഞാൻ പോയി സഹോദരൻ കാൾസിനോട് അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് ആ ഹോട്ടൽ വെച്ച് നടത്താൻ കഴിയില്ല. നിങ്ങളത് മറ്റു സ്ഥലത്ത് വെച്ച് നടത്തും. അതൊരു നീലനിറത്തിലെ മുറിയായിരിക്കും. അവരെനിക്കായി ഒരു കെണി ഒരുക്കിയിരിക്കുന്നു. അവരത് ചെയ്തിട്ടില്ലേ സഹോദരൻ കാൾസ്? അവൻ തന്റെ തല കുനിച്ചു കളഞ്ഞു. ചിക്കാഗോയിലെ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കാനായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ മുറിയിലേക്കുമ്പോൾ പറഞ്ഞു, ബ്രദർ ബ്രഹാം, ഞാനതൊരിക്കലും മറക്കുകയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ എനിക്കായി ഒരു കെണി ഒരുക്കി വെച്ചിരുന്നു, എന്തുകൊണ്ടാണ് സഹോദരൻ കാൾസ്, ടോമി ഹിക്സും താങ്കളും എന്നോടത് പറയാൻ ഭയക്കുന്നത് എന്താണ്? അവർ അവിടെ തല കുമ്പിട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ടോമി, താങ്കൾ എന്തുകൊണ്ടൊന്നും പറയാത്തത്? പറഞ്ഞു, എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, താങ്കൾ എനിക്ക് സഹായം ചെയ്യാൻ പോകുന്നു എന്ന് പറയും എന്ന് ഞാൻ കരുതി. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി കർത്താവിനോട് പറഞ്ഞു, ഇന്ന് താങ്കൾ അവിടേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കെട്ടിടം കിട്ടാൻ പോകുന്നുവെന്ന് അറിയാനാകും. നിങ്ങൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകാൻ പോകുന്നു. ഡോക്ടർ മീഡ് ഈ വശത്തായിരിക്കും. ആ പാട്ട് പാടിയ നിറക്കാരായ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും നേരെ ഇവിടെ ഇരിക്കും. അങ്ങനെയും മറ്റുമായിരുന്നു. അവിടുത്തെ ഇവിടെല്ലാം ഇരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു ബുദ്ധന്റെ പുരോഹിതനുണ്ടായിരിക്കും. പിന്നെയും ഞാൻ പറഞ്ഞു, ഇപ്പോൾ കണ്ടുപിടിക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ് അവരെനിക്കെതിരായി കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ എനിക്ക് വിരോധമായി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ഞാൻ സർപ്പത്തിന്റെ സന്തതിയെപ്പറ്റി പ്രസംഗിക്കുകയും അന്യ ഭാഷകൾ സംസാരിക്കുന്നത് ഓരോ മനുഷ്യനും പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്നുള്ള കാര്യത്തിലും അവർ കണ്ടുപിടിച്ചിരിക്കുന്നതിനാലാണ് ഞാൻ പറഞ്ഞു, കടന്നു വന്ന് ദൈവത്തെ ശ്രദ്ധിക്കുവൻ, അവിടേക്ക് പോകുക. അവരവിടെ കടന്നുപോയി. അപ്പോൾ തുടങ്ങി. 2 മണിക്കൂറിനുള്ളിൽ തന്നെ, അതോ അതിലല്പം കൂടുതൽ വായിക്കാം, ഉച്ച കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ അവർ സഹോദരൻ കാൾസിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി അതിനായിട്ട് കാശ് കെട്ടിക്കഴിഞ്ഞിരുന്നു. പറഞ്ഞു, ഞങ്ങൾക്കത് റദ്ദ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ രാത്രിയിലേക്കോ ആ പകൽ സമയത്തേക്കോ വേണ്ടി അതിന്റെ മാനേജർ ആദ്യം തന്നെ ഒരു പാട്ട് സംഘത്തിന് വാക്ക് കൊടുത്തിരുന്നു. അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞങ്ങൾ ദേശത്തുള്ള എല്ലാ പട്ടണങ്ങളിലേക്കും പോയി. ഞങ്ങൾ അവിടെ കടന്നുപോയി. ആ പ്രഭാവത്തിൽ ഞങ്ങൾ അവിടെ നിന്നു. സഹോദരൻ കാൾസ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ സഹോദരന്മാരായ നിങ്ങൾ ബ്രദർ ബ്രൺഹാമിനോട് വിയോജിക്കുന്നുണ്ടാകാം. എന്നാൽ പറഞ്ഞു, അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യത്തെ പറയാൻ അദ്ദേഹം ഭയപ്പെടാറില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എപ്രകാരമാണോ സംഭവിച്ചത് അപ്രകാരം തന്നെ അദ്ദേഹം എന്നോട് കാര്യങ്ങളെല്ലാം എങ്ങനെ സംഭവിക്കും എന്നും പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? അദ്ദേഹം സ്വയം സംസാരിക്കട്ടെ. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ എന്ന് തിരുവഴുത്ത പൗലോസ് പറഞ്ഞതുപോലെ എടുത്തു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനമാണ് എനിക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ഇന്നയാൾ, ഡോക്ടർ ഇന്നയാൾ എന്ന് 300 കുറയാതെ നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്രാമറിന്റെ ഒരു വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ല. എന്നാൽ പറയപ്പെട്ട വചനങ്ങളിൽ ഒരെണ്ണത്തെങ്കിലും നിരസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ബൈബിളുമായി എന്റെ വശത്തായി വന്നിൽക്കാൻ ഞാൻ ഓരോ മനുഷ്യനെയും വെല്ലുവിളിക്കുന്നു. അതിവിടെ നിങ്ങൾക്ക് ടേപ്പുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കേൾക്കാം. ഏറ്റവും ശാന്തമായ ജനക്കൂട്ടം അതായിരുന്നു. ഞാൻ ചോദിച്ചു, പ്രശ്നമെന്താണ്? ആ രാവിലെ നേരത്തുണ്ടായിരുന്ന യോഗത്തിൽ സംബന്ധിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെയുണ്ടോ? ഞങ്ങൾക്ക് കാണാനായി നിങ്ങളുടെ കൈയുയർത്തു. അതെ, തീർച്ചയായും എല്ലായിടത്തുമായി കാണപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്കതിനെ പിന്താങ്ങാൻ കഴിയുന്നെങ്കിൽ എന്റെ പിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊള്ളുക. ശരിയാണ്, അവർ മൂലയ്ക്ക് ചുറ്റുമായിരുന്നപ്പോൾ ഓരിഴുന്ന ലോത്തുമാരായിരുന്നു. ആ സംഗതിയുമായി മുഖാമുഖം വന്നപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. അത് ശരിയാണ്, അത് ആ മനുഷ്യെല്ലാം പുറത്തേക്ക് വെക്കളഞ്ഞു. ടോമി ഹിക്സ് പറഞ്ഞു, ട്രിനിറ്റിയുടെ രാജ്യാവകാശം ഉന്നയിക്കുന്നതായി എനിക്കറിയാവുന്ന സകല പ്രാസിംഗർക്ക് മയക്കാനായി എനിക്കതിന്റെ 300 ടേപ്പുകൾ ആവശ്യമുണ്ട്. ആ മനുഷ്യരെന്റെ കൈപിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, വീണ്ടും സ്നാനമേൽക്കാനായി ഞങ്ങൾ കൂടാരത്തിലേക്ക് തിരികെ വരുന്നതാണ്. അവരെല്ലാം എവിടെയാണ്? ഒഴി കഴിവുകൾ. എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യാൻ എന്റെ സഭാസംഘം അനുവദിക്കുന്നില്ല. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാനൊരു നിഗത്തെയും കാളയും വാങ്ങിയിരിക്കുന്നു. അഥവാ ശരിക്കും പറഞ്ഞാൽ ഒരു ഏറുകാളയെ വാങ്ങിയിരിക്കുന്നു. ഞാൻ അല്പം ഭൂമി വാങ്ങിയിരിക്കുന്നു. എനിക്ക് പോയി അതിനെ നോക്കേണ്ടതുണ്ട്. കാണുന്നോ, അങ്ങനെയുള്ള അത്തരത്തിലെ ചില ഒഴിവ് കഴിവുകൾ. അത് ശരിയല്ലേ? ആ ജീവിതം സുവിശേഷം യോഗ്യമോ? സുവിശേഷം ശരിയാണെങ്കിൽ നമുക്കുള്ളതെല്ലാം വിറ്റഴിച്ചിട്ട് അതിനുവേണ്ടി ജീവിക്കാം. ഒരു ക്രിസ്ത്യാനിയായിരിക്കാം. അതെ സാർ, ആമേൻ. അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കൂ. എന്നാൽ അവരുടെ ഒഴികഴിവുകളോ അവരുടെ മതപ്രമാണങ്ങളും അവരുടെ ഭാഗ്യ സഭകളുമാകുന്നു. അതൊരു വൃക്ഷം പോലെയാകുന്നു. കഴിഞ്ഞ ദിവസം സോവരൻ ബാങ്ക്സിന്റെ അടുക്കൽ ഞാനത് കണ്ടിരുന്നു. എനിക്ക് ഒരു പൈമരമുണ്ടായിരുന്നു. ഏകദേശം 15 വർഷമോ അതിനു മുമ്പോ ഞാൻ അവിടേക്ക് ആദ്യമായി താമസമാറിയപ്പോൾ അതിനെ അവിടെ നട്ടിരുന്നു. ആ പൈൻമരത്തിൽ ശാഖകൾ ഉളവായപ്പോൾ ഞാൻ മുന്തിരിവള്ളിയെ പടർന്നു പോകാനിടയാക്കി. ഞങ്ങൾക്ക് ആ മരത്തിന്റെ കീഴിലേക്ക് ഒരുവിധത്തിലും പുല്ലരിയുന്ന യന്ത്രത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ അവിടെയുള്ള പുല്ലിന്റെ തളിരുകളെല്ലാം നീക്കുകളയുമായിരുന്നു. ഞാൻ അവിടേക്ക് പോയിട്ട് ഒരു ഈർച്ചവാലെടുത്ത് അവയുടെ ശാഖകളെല്ലാം ആ പൈൻമരം ഇവിടെ ഇത്രമാത്രം ഉയരമായിട്ട് അതിന്റെ കീഴിലൂടെ ഒരു പുല്ലരിയുന്ന യന്ത്രം കൊണ്ടുപോകാൻ സാധിക്കുവോളം വെട്ടിക്കളയുമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ പുല്ലുകളാണ് ഇപ്പോൾ അതിന്റെ കീഴിലുള്ളത്. അതെന്തായിരുന്നു? വിത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുണ്ടായിരുന്നത് വെളിച്ചമായിരുന്നു. വിത്ത് അവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ വാസ്തവമായി അറിയുകയും നിങ്ങളുടെ സംഘടനാ സഭയും നിങ്ങളുടെ ഒഴികഴിവുകളും അതിന്റെ മേൽ നിഴലുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ലോത്തിന്റെ ഒരു ഭാഗം എടുക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ശക്തിയാലുള്ള സുവിശേഷ പ്രകാശം അതിന്മേൽ പ്രകാശിക്കാനായി ആ വക കാര്യങ്ങളെ ദൂരെ അറിയുക. അതെ, അതിൽ നിന്നും വെളിച്ചത്തെ ദൂരമാക്കിയാൽ അത് ജീവിച്ചു വരുന്നതെന്നും തടയാൻ കഴിയും. കാരണം പ്രകാശം എപ്പോഴെങ്കിലും അതിലേക്ക് പതിച്ചാൽ അതിൽ നിന്നും ജീവൻ കടന്നു വരും. ആ കാരണത്താലാണ് അത്തരത്തിലെ യോഗങ്ങളിലേക്കൊന്നും തന്നെ പോകരുത് എന്ന് ജനങ്ങൾ പറയുന്നത്. അവരുടെ അംഗങ്ങളിൽ ചിലരുടെ മേൽ ആ വെളിച്ചത്തിൽ അല്പം പതിക്കാം എന്നവർ ഭയപ്പെടുന്നു. ആ കിണറ്റിൻകരയിലെ സ്ത്രീയെ ഓർത്തു നോക്കൂ. അവൾ ഒരു വേശ്യയായിരുന്നു. അവിടെ ആ പുരോഹിതന്മാർ നിന്നിരുന്നു. നാഥനേലിനെ കുറിച്ച് യേശു, നീ ആ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് അവർ കേട്ടു. അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, അവനൊരു ബേൽസബൂബാണ്, അവനൊരു ഭാവി പറച്ചിലുകാരനാണ്, അത് പിശാചിൽ നിന്നുമാകുന്നു. ആ കുഞ്ഞു സ്ത്രീ ആറ് പുരുഷന്മാരോടൊപ്പം ജീവിച്ചിരുന്ന അവളുടെ അസാൻമാർഗ്ഗമായ വഴിയിലായി അവൾ അവിടേക്ക് നടന്നു ചെന്നു. ആ അവസ്ഥയിലായി അവൾ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ ആ അവസ്ഥയിലായിരുന്നു അവൾ. യേശു പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക. വർത്തമാനം തുടങ്ങി. അവൾ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ കൂട്ടി ഇവിടെ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. പറഞ്ഞു, നീ പറഞ്ഞ സത്യം തന്നെ. നിനക്ക് അഞ്ചുപേരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്നോടൊപ്പമുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മിശിഹ വരുമ്പോൾ അവനിതെല്ലാം ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. യേശു പറഞ്ഞു, ഞാൻ അവൻ തന്നെ. അത് അതിനെ അവിടെ അവസാനിപ്പിച്ചു. ആ വേശ്യയുടെ ഉള്ളിൽ കിടന്നിരുന്ന വിത്തിനുമുള്ളിലൂടെ ആ പ്രകാശം എന്നിയപ്പോൾ വേശ്യാത്വത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൾ തെരുവിലൂടെ പോയി പറഞ്ഞു, വരൂ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെന്ന് കാണൂ. ഇതായിരിക്കില്ലേ ആ മിശിഹ? അതെന്തായിരുന്നു? ആ വേശ്യെന്ന കവചത്തിനിടയിൽ കിടന്നിരുന്ന ആ വിത്തിലേക്ക് പ്രകാശം കടന്നു ചെല്ലേണ്ടതുണ്ടായിരുന്നു. അതെ സർ. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എത്ര പേജുകൾ കൂടെ എന്റെ പക്കലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതെല്ലാം എടുക്കാൻ പോകുന്നില്ലെന്ന് തീർച്ചയാണ്. ഏകദേശം 10 നേരെ പകുതിയായിട്ടുള്ളൂ. എന്നിരിക്കലും നമുക്കിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിക്കൽ യോഗ്യമായ ജീവൻ നയിച്ചിരുന്ന ആരെങ്കിലുമായി നമുക്കിതിനെ താരതമ്യപ്പെടുത്താം. ധനികനായ ന്യായാധിപനെയും വിശുദ്ധ പൗലോസിനെയും നമുക്ക് തമ്മിൽ താരതമ്യപ്പെടുത്താം. രണ്ടു പേരെയും ഒരേ പ്രകാശം തന്നെയാണ് സന്ധിച്ചത്. യേശു ക്രിസ്തുവിനും ഒരേ ക്ഷണം തന്നെ രണ്ടു പേർക്ക് ലഭിച്ചു. അത് ശരിയല്ലേ? അവർക്ക് രണ്ടുപേർക്കും തിരുവഴുത്തിൽ നല്ല പ്രാവീണ്യം സിദ്ധിച്ചിരുന്നു. അവർ രണ്ടും മതത്വവേദശാസ്ത്രികളായിരുന്നു. കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് യേശു ആ ചെറുപ്പക്കാരനായ ന്യായാധിപനോടും പറഞ്ഞിരുന്നു എന്നോർത്തിരിക്കുക. പറഞ്ഞു, ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഇവയെല്ലാം ചെയ്തു പോരുന്നു. അവൻ പരിശീലനം ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു. പൗലോസും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടാളും തിരുവഴുത്തിൽ നല്ല പ്രാവീണ്യം ശ്രദ്ധിച്ചവർ. എന്നാൽ ഒരാൾക്ക് വചനമുണ്ടായിരുന്നു. ഒരുവനുണ്ടായിരുന്നത് ജ്ഞാനത്തിനും മറ്റേയാളിന് അതിനുള്ളിൽ ജീവന്റെ ബീജവും ഉള്ളതായിട്ടുള്ളതായിരുന്നു. ആ പ്രകാശം പൗലോസിന്റെ മുന്നിലൂടെ മിന്നിയപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? പറഞ്ഞു, യേശു ആകുന്നു ഞാൻ. എങ്കിലിതാ ഞാൻ. അവൻ തയ്യാറായിരുന്നു. പ്രകാശം രണ്ട് മനുഷ്യരിലും പതിച്ചു. ഒരുവനിൽ കിളിർക്കാൻ പാകമായിരുന്നു, മറ്റവനിൽ അങ്ങനെയായിരുന്നില്ല. അങ്ങനെ തന്നെ ഇന്ന് ആത്മീയ സഭയിലും പ്രാകൃത സഭയിലും കാണപ്പെടുന്നു. ധനവാൻ അവന്റേതായ ഒരു കഴിവുണ്ടായിരുന്നു. അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകത്തിലുള്ള വളരെയേറെ സുഹൃത്തുക്കളുടെ ഭാരത്താൽ അവൻ വളരെ താണുകിടന്നിരുന്നു. കൂട്ടുകെട്ടുകളിൽ നിന്നും പുറത്തു വരാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അതുതന്നെയാണ് ഇന്നുള്ള വളരെയേറെ ജനങ്ങളുടെയും പ്രശ്നം. നിങ്ങളൊരു ലോഡ്ജ് ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു സഹോദര ബന്ധം വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അവരെല്ലാവരും കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും ചെയ്യുകയും ചെയ്യുന്നു. അവർ ഇത് ചെയ്യുന്നു. ശരി തന്നെ, അതുമായി തന്നെ പെട്ടുകൊള്ളുക. ലോഡ്ജിനെതിരായി ഒന്നുമില്ല, സഭയ്ക്കെതിരായി ഒന്നും തന്നെയില്ല. ഞാൻ സംസാരിക്കുന്ന നിങ്ങളെ കുറിച്ചാണ്. കാണുന്നോ? അതെ, മനസ്സിലായോ? അതിനെതിരായി ഒന്നുമില്ല. കാരണം ആറിലൊന്ന് മറ്റേതിൽപ്പെട്ട അരഡസൺ വിഭാഗ സമയത്ത് അവർ ദൈവവചനത്തെ നിരാകരിക്കുന്നുവെങ്കിൽ അവ ലോഡ്ജല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കുറച്ചു നാൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതേയുള്ളൂ. ശ്രദ്ധിക്കൂ, ധനവാനായ മനുഷ്യന് അവന്റേതായ ഒഴികഴിവുണ്ടായിരുന്നു. എങ്ങനെയും അവൻ കടന്നു വന്നിരുന്ന സാക്ഷ്യത്തെ അവന് മറക്കാൻ സാധിച്ചിരുന്നില്ല. അവനൊരു വലിയ കച്ചവടത്തിലേക്ക് കടന്നതായി നാം കാണുന്നു. അവൻ ജ്ഞാനമുള്ളവനായിരുന്നു. അവൻ അത്തരത്തിലൊരിടത്തെ കടന്നിട്ട് അവന് തന്റെ പുതിയ സാമഗ്രികൾ സൂക്ഷിക്കേണ്ടതായി, നൂതന ധാന്യപ്പുരകൾ പോലും പണിയേണ്ടതായി വന്നു. അവൻ മരിച്ചപ്പോൾ ചില ഡിഗ്രികളുള്ളതും തന്റെ കോളറിനെ ഇങ്ങനെ തിരിച്ചു വച്ചിരുന്ന ഒരുവൻ അവന്റെ ശവസംസ്കാര ശിശുടെ ചെയ്തിരിക്കുമെന്നതിലും ഒരു സംശയമില്ല. അവനത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കാനിടയുണ്ട്. അവരുടെ പതാക പകുതി താഴ്ത്തി കെട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞേക്കാം, ഞങ്ങളുടെ പ്രിയ സഹോദരനും ഈ പട്ടണത്തിലെ മേയറുമായ ഇവൻ ഇപ്പോൾ സർവശക്തന്റെ കൈകളിലാകുന്നു. എന്ന് പറഞ്ഞാൽ അവൻ സഭയിൽ മഹാനംഗമായിരുന്നു. അവൻ ഇതും അതും മറ്റേതുമെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നരകത്തിൽ യാതൊരു അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി എന്ന് ബൈബിൾ പറയുന്നു. കാണുന്നു, അപ്പോഴും തന്റെ തൊഴിലിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം ഓർത്തുകൊള്ളുക. അബ്രഹാമിനെ മടിയിൽ ലാസർ കിടക്കുന്നത് അവൻ കണ്ടിട്ട് പറഞ്ഞു, അബ്രഹാം പിതാവേ, ലാസർ ഇവിടെ കയക്കണമേ. അപ്പോഴും അവനെ പിതാവെന്ന് വിളിക്കുന്നു. കാണുന്നോ, അവൻ തന്റെ ജ്ഞാനവുമായി ഒരു ബുദ്ധിപരമായി നടത്തപ്പെടുന്ന സഭയിലേക്ക് പോയി. ആ പ്രകാശം അവനിൽ പതിച്ചപ്പോൾ അവൻ അതിനെ നിരാകരിച്ചു കളഞ്ഞു. ഇന്നുള്ള നൂതന സഭകളുടെയും പ്രവണത അതല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവരുടെ വഴിക്ക് കുറുകെ ദൈവം എന്തുതന്നെ മിന്നിച്ചാലും അത് അഗ്നിസ്തമല്ല, മറ്റെന്തായാലും ശരി, അവരുടെ ജ്ഞാനത്താൽ അവരപ്പോഴും ബുദ്ധിപരമായ കൂട്ടിനോടൊപ്പം സാമൂഹികമായി നിലനിൽക്കാനായി അവർക്കതിനെ ദൂരത്താക്കാൻ സാധിക്കും. മഹാൻ പണ്ഡിതനായിരുന്ന ഗമാലിയലിന്റെ കീഴിൽ നിന്നും നേടിയ മഹത്തായ ജ്ഞാനത്താൽ പൗലോസ് മുന്നമേ തന്നെ സാമൂഹികമായി നിലനിന്നുകൊണ്ട് പുരോഹിതനടുക്കൽ പോയി അധികാരപത്രം വാങ്ങി. ആ വിശുദ്ധ ഉരുളുകാരെല്ലാം തടവിലയക്കാനുള്ള സാമർഥ്യമുണ്ടായിരുന്ന മഹാപുരോഹിതന്റെ ഒരു വലം കൈയായിരുന്നു. എന്നാൽ അവന്റെ വഴിയിൽ വച്ച് ആ പ്രകാശം മിങ്ങിയപ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ വഴി നടത്തിയ അഗ്നിസ്തംഭം യേശു ക്രിസ്തുവായിരുന്നു എന്ന് കാണുകയും അവൻ അന്നുവരെ അറിഞ്ഞിരുന്ന സകലതും മറന്നുകളയുകയും ചെയ്തു. അവൻ ജീവനിലേക്ക് വന്നു. ആ ധനികനായ മനുഷ്യന്റെ ജീവിതം താൻ കേട്ട സുവിശേഷത്തിന് യോഗ്യമായ ജീവിതമാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അവനൊരു വിശ്വാസിയായിരുന്നിട്ടും ആ ജീവിതത്തെ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമോ? ബുദ്ധിമാന്മാരുടെ സത്കാരം നടത്തുന്നവരിടയിൽ ആ രാത്രിയിൽ അവിടെ സൂര്യാസ്തമിച്ചപ്പോൾ അവിടെ മുകളിലായി പൊരിച്ചിരട്ടി കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ ഒരു പുരോഹിതൻ ഒരു പ്രാർത്ഥന ചൊല്ലി എന്ന് വരാം. അവൻ സത്കാരത്തിലായിരുന്നപ്പോൾ അവന്റെ ഗേറ്റിന് പുറത്ത് ഒരു യാചകൻ കിടന്നിരുന്നു. അവൻ തന്റെ പൊരിച്ചിരട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിലുള്ള അവന്റെ മഹത്തായ വിശ്വാസത്തെ പറയുകയായിരുന്നു. അടുത്ത പ്രഭാതത്തിനു മുമ്പേ, സൂര്യൻ ഉദിക്കും മുമ്പേ അവൻ നരകത്തിലേക്ക് പോയി. അതാണ് ശരി, അവിടെയാണ് നിങ്ങളുടെ ബുദ്ധിവൈഭവം. എന്നാൽ പൗലോസ് ആ പ്രകാശം അവനിൽ പതിച്ചപ്പോൾ അവന്റെ ജീവിതം യോഗ്യമായിരുന്നോ എന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. സംഭവിച്ചതെന്തായിരുന്നു? പൗലോസിൽ ആ പ്രകാശം അവനിൽ പതിച്ചപ്പോൾ അവന്റെ ജ്ഞാനം മുഴുവൻ അവൻ ഉപേക്ഷിച്ചിട്ട് ആ ബുദ്ധിപരമായ കൂട്ടിൽ നിന്ന് അകന്ന് അവൻ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടന്നു. ദൈവത്തിന് മഹത്വം! അവൻ വളരെ മിടുക്കനായിരുന്നിട്ടും ഒരിക്കലും ഒരു വലിയ വാക്ക് പോലും ഉച്ചരിച്ചിരുന്നില്ല. അവൻ കൊരിന്തിടയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ ജ്ഞാനത്തിന്റെ വാക്കുകളല്ല വന്നത്, നിങ്ങളുടെ വിശ്വാസം അതിമേലിടാൻ തക്കവണ്ണം ഞാൻ മനുഷ്യനെ വീർപ്പിക്കുന്ന വാക്കുകളായിട്ടല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വന്നത് നിർവ്യാജമായും നിങ്ങളുടെ വിശ്വാസം അതിന്മേൽ അർപ്പിക്കാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ പുനരുത്ഥാന ശക്തിയായിട്ടായിരുന്നു. അവിടെ ഒരു ജീവനുണ്ട്, അത് ശ്രദ്ധിക്കൂ. അവൻ തന്റെ വിദ്യാഭ്യാസത്തെ ഉപയോഗിച്ചിരുന്നില്ല. അവൻ ഒരിക്കലും വിദ്യാസമ്പന്നരുടെ കൂട്ടരുമായി നടന്നിരുന്നില്ല. അത് അവരുടെ മതപ്രമാണങ്ങൾക്ക് വളരെയേറെ എതിരായിരുന്നപ്പോഴും അവൻ ദൈവവചനത്തിനനുസരിച്ച് താഴ്മയോടെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടന്നു. പൗലോസ് ആ പ്രകാശം കാണുകയും അതിൽ തന്നെ നടക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? അവൻ ജീവിച്ചിരുന്ന കാലത്തിലെ യേശു ക്രിസ്തുവിനെ ജീവനോടെ പ്രതിഫലിപ്പിച്ച് കാണിച്ചിരുന്നു. താഴ്മയുള്ളവർ അത്രമാത്രം വിശ്വസിച്ചിട്ട് അവർ തൂവാലകൾ പോലും അവന്റെ മേൽ ഇടുവാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. അവയെ അവർ അവന്റെ ശരീരത്തിൽ നിന്നും എടുത്തുകൊണ്ടു പോകുമായിരുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിയാകുന്നു എന്നവർ അത്രമാത്രം വിശ്വസിച്ചിട്ട് അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് എന്നും അവർ വിശ്വസിച്ചിരുന്നു. അതെ, അവന്റെ ജീവനും അവന്റെ ധനവും അവനുള്ള സകലത്തെയും നൽകിയ എന്തൊരു മനുഷ്യനായിരുന്നു അവൻ! അവന് വിദ്യാഭ്യാസമുണ്ടായിരുന്നു. മീൻപിടുത്തക്കാരോടും തെരുവിലെ യാചകരോടും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതോടൊപ്പം നടന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായി സകലതും മറന്നു കളഞ്ഞു. അവൻ പറഞ്ഞു, 49 വട്ടം ഞാൻ എന്റെ മുതുകടി കൊണ്ടു, അതിനെ വിഷമിപ്പിച്ചില്ല. പിന്നെയും പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആ പാവം പിടിച്ച മനുഷ്യൻ അത്രമാത്രം ഒരു ഭയാനകമായ അവസ്ഥയിലായിട്ട് പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങൾ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. അവന് ചുറ്റുമുണ്ടായിരുന്ന പുരോഹിതന്മാരും മഹാന്മാരായ വിശിഷ്ട വ്യക്തികളിൽ നിന്നും എത്ര വ്യത്യസ്തമായ കാര്യമായിരുന്നു അത്! അവൻ റോമിലായിരുന്നപ്പോൾ അവനോടൊപ്പം ആരും തന്നെ നിന്നില്ല. അവിടെ വെച്ച് അവന്റെ തല വെട്ടി മാറ്റാൻ അവർ കെട്ടിട ബ്ലോക്ക് ഉണ്ടാക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അവളത് പറഞ്ഞത്. ഓ എന്റെ, അവൻ പറഞ്ഞു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ സുവിശേഷ യോഗ്യമായ ഒരു ജീവിതമുണ്ട്. ഒരു യഥാർത്ഥ മകൻ അവൻ ക്രിസ്തുവിനായി നിന്നു. അവനിലൂടെ സുവിശേഷത്തെ പ്രതിഫലിക്കാൻ അവൻ അനുവദിച്ചു. അവൻ അത് ചെയ്യും മുമ്പേ അവൻ സുവിശേഷം പഠിച്ചിരുന്നു. പഴയ നിയമം എടുത്തുകൊണ്ട് അറേബ്യയിലേക്ക് പോയി അവിടെ 3 താമസിച്ചു. പഴയ നിയമത്താൽ അവൻ യേശു ക്രിസ്തുവായിരുന്നു എന്ന് കാണിച്ചു. അതവനിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരെളിയ കൂട്ടരായ ജനങ്ങൾക്ക് കാണിക്കാൻ അനുവദിച്ചു. അതായത് അവൻ പറഞ്ഞു, വയറു നിറയെ എങ്ങനെ കഴിക്കാമെന്നും വിശന്നറിഞ്ഞു നടക്കുന്ന എങ്ങനെയെന്നും എനിക്കറിയാം. ആ ദിവസത്തിലെ മഹാന്മാരായ ഉപദേഷ്ടാക്കന്മാർ ഒരാളായ ഗമാലിയേലിൽ നിന്നുള്ള സ്കോളർഷിപ്പ് ഉള്ളവനും മഹാപുരോഹിതനുമായി കൈകോർത്തു നിന്നിരുന്ന ഒരു മനുഷ്യൻ, അവനെപ്പോലെ ഞാനിയും വിദ്യാഭ്യാസമുള്ളവനും അതിനടുത്തായി നിൽക്കുമ്പോൾ, സഹോദര, അവനെല്ലാ തരത്തിലുള്ള കെട്ടിടങ്ങളും ദശലക്ഷക്കണക്കിന് ഡോളറുകളും സമ്പാദിക്കാമായിരുന്നു. അത് ശരിയാണ്. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ അവനൊരു കോട്ടല്ലാതെ മറ്റൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലെ മിനിസ്ട്രിയുള്ള മനുഷ്യനെ ദേമോസ് കണ്ടു. 2 3 അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഈ കാലത്ത് സ്നേഹിക്കുന്ന ദേമോസും കൂട്ടരും എന്നെ വിട്ടയച്ചു പോയി. പറഞ്ഞു, നീ വരുമ്പോൾ ഞാൻ അവിടെ വെച്ചയച്ചു പോന്ന കോട്ടും കൂടെ എടുത്തുകൊണ്ട് പോരണം. ഇതാ തണുപ്പ് കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലെ മിനിസ്ട്രിയുള്ള ഒരു മനുഷ്യന് ഒരേ ഒരു കോട്ട് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. മാനസാന്തരപ്പെടും മുമ്പ് വിശുദ്ധ മാർട്ടിൻ സുവിശേഷത്തിന് നിൽക്കാൻ ശ്രമിച്ചിരുന്ന കാര്യവും മറ്റും എന്റെ ഓർമ്മയിൽ വരുന്നു.
നിക്കിയാ കൗൺസിൽ മുമ്പോ നിക്കിയാ കൗൺസിലോ നിക്കിയാ പിതാക്കളുടെ ചരിത്രത്തിലോ ആണെന്ന് തോന്നുന്നു.
ഒരു നാൾ അദ്ദേഹം അവിടെയുള്ള ഗേറ്റിലൂടെ പോവുകയായിരുന്നു. അദ്ദേഹം ഫ്രാൻസിസിലെ ടെർസാസിൽ നിന്നുള്ള ആളാകുന്നു. അവിടെ ജനങ്ങൾ, അവിടെ ഒരു അലഞ്ഞു നടന്നിരുന്ന ഭർത്തൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെ കിടന്ന് മരിക്കുകയായിരുന്നു.
അവന് വസ്ത്രങ്ങൾ കൊടുക്കാൻ കഴിയുമായിരുന്ന അവന്റെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൂടി തന്നെ പോയിരുന്നു.
അവരത് ചെയ്തിരുന്നില്ല. അവരെല്ലാം അവന്റെ അടുക്കിലൂടെ കടന്നു പോവുകയും അവരുദ്ധനായ മനുഷ്യനെ ശ്രദ്ധിച്ചതുമില്ല.
വിശുദ്ധ മാർട്ടിൻ അവിടെ നിന്നുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
അവർ പറഞ്ഞു, ഓരോ പട്ടാളക്കാർക്കും തന്റെ ബൂട്ട് മിനുക്കാനായി ഒരുവന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ ദാസന്റെ ബൂട്ടുകൾ മിനുക്കിയിരുന്നു.
തന്റെ കോട്ട് അഴിച്ചെടുത്ത് ഒരു കത്തിയെടുത്ത് രണ്ടായി കീറി തന്റെ വാളിനാൽ രണ്ടാക്കി പകുതി വീതം രണ്ടു കഷ്ണമാക്കി.
അതിനാൽ ആ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന വൃദ്ധനെ പുതപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് രണ്ടാൾക്കും ജീവിച്ചിരിക്കാൻ കഴിയും.
അവൻ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു.
ആ വൃദ്ധനായ മനുഷ്യൻ കരഞ്ഞിരുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അവിടെ കിടന്നു.
ഉടൻ തന്നെ എന്തോ ഒന്നവനെ ഉണർത്തി.
അവൻ മുകളിലേക്ക് നോക്കി. അവനാ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്നവനെ പുതപ്പിച്ച അതേ വസ്ത്രവുമായി ആ മുറിയിൽ അതാ യേശു ക്രിസ്തു നിൽക്കുന്നു.
പറഞ്ഞു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരൊരുത്തന് നീ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു.
ആ ജീവിതമാണ് സുവിശേഷത്തിന് യോഗ്യമായത്. അവന്റെ ജീവനും കൂടെ എങ്ങനെ മുദ്രയിട്ടിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു.
റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരായി യേശുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തിനായി നിലകൊണ്ട പോളികോർപ്പിനെ നോക്കൂ.
അവർ അവനെ ഒരു കുറ്റിയിൽ ബന്ധിച്ചുരുട്ടരിച്ചു, ഒരു കുളിപ്പുര ഇടിച്ചു നിർത്തി, അവനെ കത്തിയിരിച്ചു കളഞ്ഞു.
ഈ കാരണത്തിനായി കഷ്ടമനുഭവിച്ച ഗ്രാനിയോസിനെയും മറ്റുള്ളവർ നോക്കുവിൻ.
ആ ജീവിതങ്ങൾ യോഗ്യമായവയായിരുന്നു.
എബ്രായരുടെ പുസ്തകം 11 അധ്യായത്തിൽ പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ,
പറയുന്നു, അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളെയും തോൽതരിച്ചു, ബുദ്ധിമുട്ടും മറ്റു സഹിച്ചു.
യോഗ്യമായതെന്നാൽ ഈ ലോകപ്രകാരം ജീവിക്കുന്നതല്ല.
അവിടെയാണ് നിങ്ങൾ. ആ ജീവിതമാണ് സുവിശേഷത്തിന് യോഗ്യമായത്.
അത്തരത്തിലുള്ള മനുഷ്യരോടൊപ്പം എന്റെയും നിങ്ങളുടേതും ന്യായവിധി നിൽക്കുന്നത് എങ്ങനെ?
ഇപ്പോൾ പൗലോസിനെ ശ്രദ്ധിക്കൂ.
നാം നേരെ താഴേക്ക് പോകുന്നു.
യേശു അവനിലൂടെ ഒഴുകാൻ തക്കവണ്ണം അവൻ സുവിശേഷത്തിനായി നിലകൊണ്ടു.
എങ്ങനെയും എന്തും അതിനെക്കുറിച്ച് ആർ എന്ത് ചിന്തിക്കുന്നു എന്നത് അവൻ കാര്യമാക്കിയില്ല.
അവിടെ അതിനായി ആ മഹാപുരോഹിതനടുക്കൽ അവൻ കടന്നുപോയി അവന്റെ തല വെട്ടിമാറ്റിച്ചു.
അവൻ സുവിശേഷ യോഗ്യമായ ഒരു പ്രതിരൂപമായിരുന്നു.
അനുവദിക്കൽ. അവിടെ നോക്കൂ, ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് കാര്യമാക്കാതെ നിത്യ ജീവന്റെ ധാരയെ അവനിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയും അത് അത്രയേറെ ആയിട്ട് അവൻ പറഞ്ഞു, എന്റെ സഹോദരന്മാർക്കായി എന്നെ ക്രിസ്തുവിൽ നിന്നും വേർപിടിച്ച് ശാപഗ്രസ്തനാവാൻ എനിക്ക് ആഗ്രഹിക്കാമായിരുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ?
അവിടെയാണ് നിങ്ങളുടെ ചോദ്യം, അവിടെയാണ് നിങ്ങളുടെ ഉത്തരവും.
നിങ്ങൾ ബുദ്ധിപരമായ വശമെടുക്കും.
അതല്ല, നിങ്ങൾക്ക് വാസ്തവമായി നിത്യജീവൻ കിട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വശമെടുക്കും.
അതാണ് സംഭവിക്കുന്നത്, അതാണ് സംഭവിച്ചത്.
പൗലോസ് അവന്റെ സുവിശേഷത്തെ കേൾക്കാൻ കൂട്ടാക്കാത്ത അന്ധരായിരുന്ന തന്റെ ജനങ്ങൾക്കായി ക്രിസ്തുവിൽ നിന്നും ശാപഗ്രസ്തനാകാൻ തയ്യാറായിരുന്നില്ല.
എന്നിൽ തന്നെ ഇതൊരു ലജ്ജയാണെന്ന് ഞാൻ ചിന്തിച്ചു.
അവർ എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല.
അതിനാൽ അവരെ വിട്ടുകളയാൻ ഞാൻ തയ്യാറായിരുന്നു.
ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ എനിക്ക് തോന്നി ഞാൻ മാനസാന്തരപ്പെട്ടു.
മനസ്സിലായോ?
ശ്രദ്ധിക്കൂ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ കാര്യമില്ല.
ഈ വിധത്തിലെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമാകുന്നു.
ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇന്ന് നമ്മെ പോലെയുള്ള വളരെയധികം പേർ ചെയ്യുന്നത് പോലെ
ആധുനികനായ മനുഷ്യൻ ജീവന്റെ വചനത്തെ നിരസിച്ച് പുറത്തേക്കറിഞ്ഞിട്ട് ഓരോ സഭാംഗമായി തീർന്നു.
ജീവിച്ച് കാണിക്കുന്നത് സുവിശേഷത്തിന് അയോഗ്യമായിരുന്നൊരു ജീവിതമാണ് എന്ന് ബൈബിൾ നിന്നും തെളിയിച്ചു കാണിച്ചു.
അതിനാലാണ് അവനോട് സ്വീകരിക്കാനായി ആവശ്യപ്പെട്ടത്.
അത് ശരിയല്ലേ?
ദൈവശക്തിയെ നിരസിക്കുന്ന അങ്ങനെയുള്ള ഇരുണ്ട പ്രകാശത്തിലൂടെ എങ്ങനെയാണ് സുവിശേഷം എന്നത്?
ഇപ്പോൾ യോഗ്യമായ ജീവിതം ജീവിക്കാനുള്ള ഒരേ ഒരു വഴി ക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും.
അതവൻ വചനമാകുന്നു.
അവന്റെ വചനത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നതിനെ സമ്പൂർണമാക്കി ദൈവം സമർത്ഥിക്കുകയും നിങ്ങളിലൂടെ സ്വയം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്നതാകുന്നു.
കാരണം ഒരു ബലിയായി ദൈവത്തിന് മുമ്പാകെ സ്വയം സമർപ്പിക്കാനായിട്ടാണ് ക്രിസ്തു മരിച്ചത്.
മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ തിരികെ വന്നിട്ട് തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടു പോകാനായി അവന്റെ ജനങ്ങളിലൂടെ പ്രതിഫലിക്കുന്നു.
ഈ ഭാവി കാലത്തേക്ക് പറയപ്പെട്ടിരുന്ന അവന്റെ വാഗ്ദാന വചനത്തെ പൂർത്തീകരിക്കാനായി അവൻ സ്വയം നിങ്ങളിലൂടെ പ്രതിഫലിക്കുന്നു.
ക്രിസ്തു വരുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ കേട്ടു.
അവനത് കേട്ടു.
ക്രിസ്തു വെള്ളത്തിലേക്ക് നടന്നു വരികയായിരുന്നു.
അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, മറ്റാരും അത് കണ്ടില്ല. എന്നാൽ അവൻ ആ പ്രകാശം ഒരു പ്രാവിന്റെ രൂപത്തിൽ ആകാശത്തു നിന്നും താഴേക്കിറന്നത് കണ്ടു. അപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ വസിപ്പാൻ എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. അത് വരുന്നത് അവൻ കണ്ടു. പുരോഗമന തീവ്രവാദപരമായ ഒരു പ്രാസംഗികന്റെ മുന്നിലേക്ക് ഇമ്മാനുവലായ യേശു വെള്ളത്തിലേക്ക് നടന്നു ചെന്നു. ജനങ്ങളുടെ മുന്നിൽ വെള്ളത്തിലേക്ക് നടന്നു ചെന്ന് പറഞ്ഞു, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കാൻ ആവശ്യം. യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കാൻ ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നതിന് ഒരു പ്രവാചകന്റെയും അവന്റെ ദൈവത്തിന്റെയും അവ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ സന്ധിച്ചു. ആമേൻ. നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ അവിടെ നിന്നുകൊണ്ട് അത് കാണാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ? നോക്കൂ, ദൃഢമായവ ആഴത്തിൽ പതിഞ്ഞ ദൃഢമായ യോഹന്നാന്റെ കണ്ണുകൾ അല്പം തുറന്ന് ആഴത്തിൽ പതിഞ്ഞ യേശുവിന്റെ കണ്ണിലേക്ക് നോക്കി. ജഡപ്രകാരം ഒരാൾ മറ്റയാളിന്റെ അപ്പന്റെയോ അമ്മയുടെയോ ആദ്യ അളിയൻ. യേശു പറഞ്ഞു, യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്ക. ഇങ്ങനെ സകല നീതിയും നിവൃത്തീകരിക്കുന്നത് നമുക്കുചിതം. ഈ സമയത്തിന് സന്ദേശം നമ്മളാകുന്നു. സകല നീതിയും നിവൃത്തീകരിക്കുന്നത് നമുക്കുചിതം. യോഹന്നാൻ ചിന്തിച്ചു, അതെ, അവനാണ് ആ ബലി. സമർപ്പിക്കപ്പെടും മുമ്പ് അത് തികച്ചും കഴുകപ്പെട്ടിരിക്കണം. പിന്നെ അവൻ പറഞ്ഞു, കടന്നു വരൂ. അങ്ങനെ അവനവനെ സ്നാനപ്പെടുത്തി. മറ്റു വാക്കുകളിൽ, സകല നീതിയും നിവൃത്തിയാക്കുന്നത് നമുക്കുചിതം. ആ മനുഷ്യൻ ശരിയായ ഒരുവനാണെന്ന് യേശു അറിഞ്ഞിട്ട് പറഞ്ഞു, അവനെപ്പോലെ ഒരുവൻ സ്ത്രീയിൽ നിന്നും ജനിച്ചിട്ടില്ല. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു പ്രവാചകനിലും ഏറിയവനാകുന്നു. അവനൊരു പ്രവാചകനിലും മികച്ചവൻ തന്നെ. കൂടാതെ യേശു അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി അതറിഞ്ഞിരുന്നു. അവന്റെ സ്വന്തം അളിയൻ അവൻ അവിടെ വെച്ച് മുഖാമുഖം സന്ധിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ സ്നാനമേൽക്കാൻ ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? പറഞ്ഞു, യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകലത്തെയും നിവൃത്തിയാക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് ഓർക്കുക. ഞാൻ ബലിയാകുന്നു, സമർപ്പിക്കപ്പെടും മുമ്പേ എന്നെ കഴുകേണ്ടതുണ്ട്. ഓ എന്റെ മാത്രമല്ല, ഇന്ന് സന്ധ്യാസമയത്ത് വിളിച്ചു തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ശരിയായ മനോനിലയിലെ ഏതൊരു മനുഷ്യനും, ഞാൻ എന്തു പറയട്ടു, ഏതൊരു ബൈബിൾ പണ്ഡിതനും ബൈബിളിലേക്ക് നോക്കിയാൽ അതറിയാനാകും. ഇത് അവസാന ദിവസമാണെന്ന് അറിയാൻ സാധിക്കും. ആയതിനാൽ ഈ വലിയ ചുമരുകളിൽ നിന്നും കീഴെ വീണുകൊണ്ട് അഥവാ ഈ വക കാര്യങ്ങളിൽ നിന്നും ദൂരമായിക്കൊണ്ട് ഈ അവസാന ദിവസത്തേക്കുള്ള യേശു ക്രിസ്തുവിന്റെ നീതിയിലേക്ക് കടന്ന പിശാച് നമുക്ക് മൃഗത്തിന്റെ മുദ്ര ഇടും മുമ്പേ ദൈവത്തിന്റെ മുദ്ര എടുക്കുന്നതാണ് നല്ലത്. ഓ എന്റെ, അതെ, ദൈവത്തിന്റെ അനുസരണയുള്ള ഒരു ദാസനായിരിക്കാൻ ഈ ദിവസത്തെ പ്രകാശം നിങ്ങൾ ഉദിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ജീവിതത്തിലുടനീളം എപ്പോഴും ആത്മഫലങ്ങൾ ഉളവാക്കുന്നതായിരിക്കട്ടെ. ഈ ജീവിതം സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതമാകുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് പറയട്ടെ, ഏക വഴി സുവിശേഷത്തിന് യോഗ്യമായി നിങ്ങൾക്ക് ജീവിക്കാനാകുന്ന ഒരേ ഒരു വഴി എന്നത് സ്വയം സുവിശേഷത്തിന്റെ ഓരോ കഷ്ടത്തെയും നിങ്ങളിലെ കടന്നവൻ അനുവദിച്ചിട്ട് അവന്റെ വാഗ്ദത്തങ്ങൾ തിരികെ പ്രതിഫലിക്കാനും അവയെ സമർത്ഥിക്കാനും ഇടയാക്കണം എന്നതാകുന്നു. ഈ ദിവസത്തിന്റെ വാഗ്ദത്തം സമർത്ഥിക്കാനായി ദൈവം നിങ്ങളിൽ ജീവിക്കാനിടയാകട്ടെ. യോഹന്നാനെ പോലെ യേശു യോഹന്നാനോട് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ഇപ്പോൾ സമ്മതിക്ക യോഹന്നാനെ. നമ്മൾ ഈ ദിവസത്തിന് സന്ദേശവാഹകന്മാരാകുന്നു. നമുക്ക് സകല നീതിയും നിവൃത്തിയാക്കേണ്ടതുണ്ട്. ഈ ദിവസത്തെ ക്രിസ്ത്യാനികളാണ് നമ്മളെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കെടുക്കാം. അവൻ വചനമാകുന്നു, അതിൽ ഒന്നും തന്നെ നിരസിച്ചു കളയരുത്. പറയൂ, ഇത് സത്യമാകുന്നു. മാത്രമല്ല, അതിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കിടുകയും നിങ്ങളുടെ മേലുള്ള ആത്മാവിന്റെ ഫലങ്ങളെ ശ്രദ്ധ വയ്ക്കുകയും ചെയ്തുകൊണ്ട് അവൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തെയും പൂർത്തീകരിക്കുക. ദൈവം തന്റെ വചനത്തെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെയും നിങ്ങളുടെയും കൈകളല്ലാതെ അവന് കൈകളില്ല. എന്റെയും നിങ്ങളുടെയും കണ്ണുകളല്ലാതെ അവന് കണ്ണുകളില്ല. എന്റെയും നിങ്ങളുടെയും നാവല്ലാതെ അവന് നാവില്ല. ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ ശാഖകളും. ശാഖകൾ ഫലമുൽപാദിപ്പിക്കുന്നു. ശാഖകളെ മുന്തിരിവള്ളി ചൈതന്യമുള്ളതാക്കുന്നു. ആ ജീവിതമാണ് യോഗ്യമുള്ളത്. റേഡിയോയിലും മറ്റുമായിരിക്കുന്നവർക്കും ടേപ്പ് കേൾക്കുന്ന ദേശത്തുള്ളവർക്കും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഇതാകുന്നു. സ്വർഗത്തിലെ സകല കൃപകളുടെ ദൈവം നമ്മുടെ എല്ലാവരുടെയും മേൽ അവൻ അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിനെ മിന്നിക്കാനിടയാകട്ടെ. ആയതിനാൽ നാം ഇന്ന് രാത്രിയിൽ, ഇപ്പോൾ മുതൽ ഞാൻ വളരെ ആനന്ദിക്കുന്നു. ലോകാരംഭം മുതലേ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന നിത്യാനത്തിലേക്ക് കടന്നു വരുവൻ എന്ന് ദൈവം പറയാൻ തക്കവൺ നമ്മളോട് ജീവൻ നയിക്കാനിടയാകട്ടെ. സ്വർഗത്തിലെ ദൈവം തന്റെ അനുഗ്രഹങ്ങളെ ജനങ്ങളായ നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ചൊരിയനിടയാകട്ടെ. മുടി നീളം കുറച്ചിരിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ ആ രീതിയിൽ കാണപ്പെടുന്നതെന്നും ഈ ദിവസത്തിന് നൂതനമായ പ്രവണതകളിൽ നിന്നും ദൂരമായി നിങ്ങളത് ചെയ്തുകൂടാ എന്ന് ബൈബിൾ പറയുന്നു എന്ന് തിരിച്ചറിയാനിടയാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള സ്ത്രീകളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ സദാചാര വിരുദ്ധമായ വസ്ത്രം ധരിക്കുന്നതിന് കുറ്റക്കാരാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ പകരാനിടയായിട്ട് നിങ്ങൾ വീണ്ടും അതൊരിക്കലും ചെയ്യാതിരിക്കാനിടയാകട്ടെ. അതിനാൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ കുറ്റക്കാരാകാതിരിക്കാനിടയാകട്ടെ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് തുറന്നു കാണിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തെ കൂടാതിരിക്കുന്ന നിങ്ങളിൽ ഭാര്യമാരെ കെട്ടിയുള്ള അനേക പുരുഷന്മാർ അവരെ വീട്ടിലധികാരികളായി നിയമിച്ചുകൊണ്ട് നിങ്ങളെ ചുറ്റിനും കൊണ്ടു നടക്കാൻ അനുവദിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാദത്തെ നിലത്ത് ശരിയായി വെച്ചുകൊണ്ട് ആ സ്ത്രീ അവളുടെ ശരിയായ മനോനിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, അത് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാകുന്നു. ഒരു മേലധികാരിയല്ല, എന്നാൽ ഭവനത്തിലെ തലവൻ നിങ്ങളാകുന്നു. അവൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ പോലും ഉണ്ടായിരുന്നു ഓർക്കുക. അവൾ നിങ്ങളുടെ ഗർഭസൃഷ്ടി മാത്രമായി ദൈവത്താൽ നിങ്ങളെ സംരക്ഷിക്കാനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകുവാനും നിങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് വിളമ്പുവാനും മറ്റുമായിട്ടുമാകുന്നു. അവൾ നിങ്ങളുടെ മേൽനോട്ടക്കാരിയല്ല. അമേരിക്കയിലെ സ്ത്രീകൾ നിങ്ങളുടെ മുഖത്ത് അല്പം ചായം തേച്ചുകൊണ്ട് ഒരു ജോലിക്ക് ചുറ്റും നടക്കുകയും നിങ്ങളുടെ മൂക്ക് ആകാശത്തെ ഉയർത്തിപ്പിടിക്കുകയും മഴ പെയ്യുന്നു അത് നിങ്ങളെ മുക്കിക്കളയും. പിന്നെ നിങ്ങൾ ഏതോ വിധത്തിലെ ഏകാധിപതിയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരാണും പെണ്ണും കെട്ടവനോടുകൂടെയായിട്ട് ദൈവത്തിന്റെ യഥാർത്ഥ മകനോടൊപ്പമല്ല. ശരിയാണ്, ദൈവത്തിന്റെ പുത്രന്മാരായി അത്തരത്തിലുള്ള വിഡ്ഢിതം നിർത്താൻ ദൈവം പുരുഷന്മാരായ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അത് ശരിയാണ്, അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളും വ്യക്തിഗത തമാശകൾ കേൾക്കാൻ നിർത്താനും സിഗരറ്റുകളെ നിലത്തേക്ക് വലിച്ചെറിയാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകാനിടയാകട്ടെ. സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കാനായി നമുക്ക് ദൈവത്തിന്റെ പുത്രന്മാരായി തീരാം. ആരെങ്കിലും തെരുവിലൂടെ പോകുമ്പോൾ പറയും, എപ്പോഴെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുണ്ടോ എങ്കിൽ അതാ ഒരാൾ പോകുന്നു. ശരിക്കും ദൈവം തന്നെ സ്വയം പ്രകടമാക്കുന്ന ഒരു മനതാ പോകുന്നു. ഒരു ക്രിസ്ത്യാനി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആ മനുഷ്യൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നു. അവൾ ഒരു പഴഞ്ചൻ സ്ത്രീ എന്ന് നിങ്ങൾ ചിന്തിക്കാനിടയുണ്ട്. അവൾ ഒരു യഥാർത്ഥ മകളെയാകുന്നു. അവിടെയാണത് ഒരു ശ്ലാഘനീയമായ ക്രിസ്ത്യാനി ആയിരിക്കുക. കാരണം നാം ഇവിടെ പരദേശിയാകുന്നു. നമ്മുടെ വീടിതല്ല, നമ്മുടെ വീട് മുകളിലാകുന്നു. നാം ആ രാജാതിരാജാവിന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു. നമുക്ക് നമ്മുടെ ജീവിതം ഒരു മാന്യമായ ജീവിതമായിരിക്കട്ടെ. നമുക്ക് ജീവിക്കാം. ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് നാം അവകാശം ഉന്നയിക്കുന്നതും അങ്ങനെ ബഹുമാനിക്കുന്നതുമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. അത്തരത്തിലെ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കു നിർത്തുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ കാര്യത്തിന്മേൽ അധിക്ഷേപം മാത്രമാണ് കൊണ്ടുവരുന്നത്. ഈ ചൂടുള്ള രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നതിനാൽ നിങ്ങൾക്ക് നന്ദിയുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ ഒരാൾ പോലും നഷ്ടമായി പോകരുത് എന്ന് ഞാൻ ആശിക്കുന്നു. ഞാനും നിങ്ങൾ ഒരുമിച്ച് ദൈവമുമ്പാകെ കൃപ ലഭിച്ചവരായി സത്യത്തിനു വേണ്ടി എനിക്കെപ്പോൾ നിൽക്കാൻ കഴിയേണ്ടതിനും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളിലേക്ക് ഒരു പ്രകരമിടാനും വേണ്ടിയായിരുന്നില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണണോ, എനിക്ക് കഴിഞ്ഞാൽ എന്റെ കുട്ടികളെ ഞാൻ എന്തും ചെയ്യാൻ അനുവദിക്കുന്നു എങ്കിൽ ഞാൻ ശരിയായ വിധത്തിലെ ഒരു ഡാഡിയല്ല. ഞാൻ അവരെ തിരുത്തും. ഏതൊരു സ്നേഹവും അത് ചെയ്യുന്നു. സ്നേഹം തെറ്റിതിരുത്തുന്നു. പാറ്റ്, ആ ദിവസം താങ്കൾ ആ കുറിമാനം എനിക്ക് എഴുതി തന്നത് ഞാൻ ഓർക്കുന്നു. എന്റെ പക്കലിപ്പോഴും അതുണ്ട്. സ്നേഹം തെറ്റിതിരുത്തുന്നതാകുന്നു. ബൈബിൾ അപ്രകാരം പറയുന്നു. അത് ശരിയല്ലെങ്കിൽ ആ കാരണത്താലാണ് ദൈവം നമ്മെ തിരുത്തുന്നത്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. മാധുര്യവും മാന്യതയുമുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഇപ്പോൾ മുതൽ നമുക്ക് കഴിയട്ടെ. അതെ, ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. അവൾക്കത് കിട്ടിയെന്ന് ഞാൻ അറിയുന്നു. അവൾ അന്യ ഭാഷ സംസാരിച്ചു. അവൾ ആത്മാവ് നൃത്തമാടി എന്നൊന്നും പറയുന്നതിൽ ഓരോ ശ്രദ്ധയും കൊടുക്കരുത്. അതെല്ലാം ശരി തന്നെ. എന്നാൽ അവളിൽ ആത്മാവിന്റെ ഫലങ്ങളില്ലെങ്കിൽ ആത്മാവ് അവിടെയില്ല. അവളേതോ വിധത്തിലുള്ള ഒരു വികാരാവേശത്തിന്റെയോ മറ്റെന്തിന്റെയോ ആൾമാറാട്ടം ചെയ്യുക മാത്രമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിന് ആത്മാവിന്റെ ഫലങ്ങളാൽ മാത്രമേ ജീവിക്കാനാകൂ. അവന് ചെയ്യാനാകുന്ന വഴി അത് മാത്രമാകുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. തന്റെ പ്രകാശത്തെ ഈ അവസാന ദിവസത്തേക്ക് ചൊരിഞ്ഞ ദൈവം അതവന്റെ ബൈബിളിൽ എന്റെ മുന്നിലായി കിടക്കുകയും ഈ ദൂതന്മാരുടെ ചിത്രങ്ങൾ ഒരു പിരമിഡിന്റെ ആകൃതിയിലായി തീർന്ന നിഗൂഢമായ പ്രകാശമായിട്ട് അതവിടെ എങ്ങനെ പതിച്ചു എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല. അവർക്കത് വിവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. അത് സംഭവിക്കുന്നതിന് മാസങ്ങൾക്കുമ്പ് തന്നെ നീ ഞങ്ങളോട് പറഞ്ഞതിനാൽ ഞങ്ങൾക്ക് നിന്നോട് കൃതജ്ഞതയുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്നെ നാം വിളിച്ചു ഭക്ഷിക്കുന്ന ജനം പാപത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും അകലാനിടയാകട്ടെ കർത്താവേ. ഇങ്ങനെയായിട്ട് ഞങ്ങളുടെ സഹോദരിമാർക്ക് വിരോധമായി വളരെ കാഠിന്യതയോടെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല എന്നതിനാലല്ല. എങ്കിലോ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലെ ദൈവത്തിന്റെ സത്യത്തെ കുറിച്ച് കേട്ടതിന് ശേഷവും ആ വിധത്തിൽ തന്നെ അവർ നിന്നെ സന്ധിക്കാനായി ശ്രമിക്കുമ്പോൾ അവർ മരിച്ചു വീഴുവോളം അവരെ പിശാചി കെട്ടിവരിഞ്ഞു വെച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതിനാലാകുന്നു. അത് ശരിയാണോ എന്ന് കാണാൻ പോയി തിരുവിടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമെന്ന് അവരെ കൊണ്ട് തന്നെ ശപഥം ചെയ്യുമെന്ന് അവർക്ക് അനുഭവപ്പെടട്ടെ. പിന്നെ അവരുടെ മുട്ടിന്മേൽ ആത്മാർത്ഥമായി ആയിക്കൊണ്ട് പറയട്ടെ, ദൈവമേ സത്യമാണോ? അവർ അതിനെ കുറിച്ച് ആത്മാർത്ഥതയോടെ ആയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് മാത്രമാണ് ആവശ്യമായിരിക്കുന്നത്. കർത്താവേ, കാരണം നിന്റെ വചനം സത്യമാകുന്നു. ജനങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ്. ഒരുപക്ഷേ അവരിൽ അനേകർക്ക് അവരിൽ വളരെ വിഷമുണ്ടാക്കിയ കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ അവരിരുന്നു കൊണ്ട് അത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് അവരോട് സംസാരിച്ചത്. സമയം താമസിച്ചു പോയിരിക്കുന്നു. സമയത്തിന് സന്ധ്യാസമയം കഴിഞ്ഞു പോയിരിക്കുകയും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലും താമസിച്ചു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ലോകം തണുപ്പിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ അന്ധകാരം ഉടൻ തന്നെ കടന്നു വരികയും തന്റെ സഭയെ കൊണ്ടുപോകാനായി കർത്താവ് കടന്നു വരികയും ചെയ്യും. കർത്താവെ, ഇതിനായി ഞങ്ങൾ എങ്ങനെയാണ് നിനക്ക് നന്ദി പറയേണ്ടത്? ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടുമായി ഈ ടേപ്പ് കേൾക്കുന്ന ഓരോരുത്തരെയും അവർ ആ പഴഞ്ചൻ മതപ്രമാണങ്ങളെല്ലാം ഉപേക്ഷിക്കാനിടയായിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കാനും കടന്നു വന്ന് അതിൽ നിക്ഷേപിക്കാനും ഇടയാകട്ടെ. തെക്കേ രാജ്യം ചെയ്തതുപോലെ ചെയ്യാനിടയാകട്ടെ. ക്രിസ്തുവിനെ അഥവാ സ്വർഗത്തിലെ ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന മനുഷ്യന്റെ ശലോമോന്റെ അടുക്കലേക്ക് വരാനായി അവൾക്ക് 3 മാസമെടുത്തു. അവൾ കടന്നു വന്നു. യേശു പറഞ്ഞു, ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും അവൾ കടന്നു വന്നു. ഇതാ ശലോമോന്റെ വലിയവൻ ഇവിടെ. ശലോമോന്റെ വലിയവനായ മഹാൻ പരിശുദ്ധാത്മാവ് സ്വയം ഇവിടെ ആയിരിക്കുകയും ജനങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പിതാവേ, ഇതിനായി ഞങ്ങൾ എങ്ങനെ നന്ദി പറയേണ്ടു? ഇപ്പോൾ അനുഗ്രഹങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ സൗരൻ നേവൻ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്താലുള്ള അധ്വാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം തന്റെ ഭാര്യയെയും കൊച്ചുകുട്ടികളെയും നോക്കുന്നതിനെ കുറിച്ച് ഞാൻ നോക്കുമ്പോൾ ദൈവമേ, നീ അദ്ദേഹത്തെ ബലപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ധൈര്യം നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ഈ മഹത്തായ വിളവെടുപ്പിന്റെ വയലിൽ അനേക വർഷങ്ങൾ സേവ ചെയ്യുവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഇവിടെയായിരിക്കുന്ന എല്ലാ ധർമ്മോപദേശികളായ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. അവരിൽ അനേകരും മറ്റു സ്ഥലങ്ങളിൽ നിന്നും സന്ദർശകരാകുന്നു. അവരോടൊപ്പം നീ അവിടെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള സഭയുടെ സഹോദരി സഭകളിലായി ചുറ്റുവട്ടത്തുള്ള പട്ടണങ്ങളിലും രാജ്യത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിലും ഇതേ സുവിശേഷ പ്രകാശത്തെ തൃപ്തിപ്പെടുത്തുവാൻ അതിനെ പിടിച്ചുകൊണ്ടു നിൽക്കുന്ന ജൂനിയും സഹോദരൻ റൂഡേലുമുണ്ട്. കർത്താവേ, ആ മനുഷ്യർക്കായി നന്ദി അർപ്പിക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കണമേ. സകല ക്രിസ്ത്യാനികളെയും ശോധന കഴിക്കാനായി ഭൂമിയിലേക്ക് വരുവാനുള്ള ആ മഹത്തായ പരീക്ഷയിലും മറ്റു കാര്യങ്ങളിലും നിൽക്കാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ. രോഗികളെയും പീഡിതരെയും സൗഖ്യമാക്കണമേ കർത്താവ്. ഇപ്പോൾ കടന്നു വരാനുള്ള ആഴ്ചയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഈ ചെറിയ മുറിഞ്ഞ സൺഡേ സ്കൂൾ പാഠം അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാനിടയാക്കരുതേ. അവർ രാവും പകലും ധ്യാനിക്കാനിടയാകട്ടെ. പിതാവേ, ഈ അനുഗ്രഹങ്ങൾ അനുവദിക്കണമേ. യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ ഇത് ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നാം അന്യോന്യം ഒന്നു ചേരുമ്പോൾ നമുക്ക് നമ്മുടെ ആ നല്ല പാട്ട് വീണ്ടും പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. സഹോദരി ആൻഡ്രിയൻ ഇവിടെ ഉണ്ടോ? അവൾ ഇവിടെ ഉണ്ടോ? അവരിൽ ആരെങ്കിലും, അതല്ല പിയാനോ വായിക്കുന്ന സഹോദരിയോ ആ മഹിളകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കത് കാണാൻ കഴിയുന്നില്ല. അതെ, അവളിവിടെ ഉണ്ട്. ആ മഹള ഇവിടെ തന്നെയുണ്ട്. അത് കൊള്ളാം. ഇന്ന് രാത്രിയിൽ സകല ആദരവോടും കൂടെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എനിക്ക് സഹോദരൻ അൻഗണയെ കാണാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ അങ്ങെത്ര മഹാനാണ് എന്ന പാട്ട് അവൻ എനിക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ സഹോദരൻ വീട്ടിലേക്ക് പോയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. ആണോ? ഇന്ന് രാവിലെ നേരം ഞാൻ ആ പാട്ട് കേട്ടിരുന്നു. ഞാൻ അതിനെ നന്നേ വിലമതിക്കുന്നു. എന്റെ അതെന്റെ ഹൃദയത്തിലൂടെ മാറ്റി കൊണ്ടുപോയി. അങ്ങെത്ര മഹാൻ എന്ന പാട്ട് ഞാൻ അവനിവിടെ പാടിക്കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരുമിച്ച് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പാടാം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നമുക്ക് അവനിലേക്ക് നോക്കി പറയാം. കർത്താവേ, ഏതെങ്കിലും സുഖാസക്തിയിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നും എടുത്തു മാറ്റണമേ. അതിനെ പുറത്തേക്ക് എടുക്കണമേ. പുറമേയിരുന്ന് തെപ്പ് കേൾക്കുന്നവരായ നിങ്ങൾ നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ തുടർന്നും നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് കൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം പാടുക. അതവിടെ ഉണ്ടായിട്ടോ നിങ്ങളെ വചനത്താൽ കുറ്റപ്പെടുത്തുന്നു എങ്കിലും അത് വചനമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് ശരിയാണോ എന്ന് തിരുവെഴുത്തിൽ അന്വേഷിച്ചു നോക്കുക. അത് നമ്മെ സമ്മതിപ്പിക്കുന്നു. അത് ജീവനോ മരണമോ അർത്ഥമാക്കുന്നു. പിന്നെ നാം ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജഡാസക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസേരയിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടില്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുമിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും കൈ ഉയർത്തി കാണിക്കാനിടയാക്കില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പാടിക്കൊണ്ട് നിങ്ങളുടെ ജീവൻ അവന് നൽകൂ. പറയൂ, എല്ലാ തിന്മയിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവെ. ഇപ്പോൾ നാം പാടുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ കർത്താവായ യേശുവേ, ഈ തൂവാലകളെ ധരിക്കാൻ പോകുന്ന ജനങ്ങളെ നീ സൗഖ്യമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. എൻ രക്ഷയെ വിലക്കി വാങ്ങി കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ ഈ മഹത്തായ അനുഗ്രഹത്തിന്മേൽ സഹോദരി അങ്ങനെ തന്നെ തുടർന്നും വായിച്ചുകൊണ്ടിരിക്കൂ. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളടച്ച് ചിന്തിക്കൂ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നെ തിരിയണമേ. വാസ്തവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ വാക്കിനെ പ്രമാണിക്കും എന്ന് നീ പറഞ്ഞു. പിന്നീട് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ പറയൂ, കർത്താവേ, എന്നെ നിരവചനം കാത്തുകൊള്ളാൻ അനുവദിക്കണം. നിനക്കെതിരായി ഒരിക്കലും പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ അതിനെ ഹൃദയത്തിൽ മറച്ചു വെക്കട്ടെ. അത് നീ പറഞ്ഞിരിക്കുന്നതെല്ലാം അവിശ്വസിക്കുന്നതാകുന്നു. ഇപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നാം പാടുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമായി കൈപിടിച്ചു കൊടുക്കാം. അടുത്തയാളിലെ കൈനീട്ടിക്കൊണ്ട് പറയൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര അഥവാ സഹോദരി. ഇപ്പോൾ വളരെ ശാന്തമായി ചെയ്യൂ. ഞാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ഞാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദരി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. എൻ രക്ഷ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദരി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈ അവങ്കലേക്ക് ഉയർത്താം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം ഇതിനും പുറമെ താങ്കൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു? താങ്കൾ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ രക്ഷയെ വിലക്കി വാങ്ങി കാൽവരി മരത്തിന്മേൽ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. അവൻ ആശ്ചര്യവാനല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ലെന്ന് എന്റെ ഹൃദയത്തിൽ തോന്നിയ ശേഷവും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ എനിക്ക് എന്തു നന്മ ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്നു. എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ കാലുകൾ വേദനിക്കുന്നു. എന്റെ ഷൂസുകൾ ഞാൻ അവയെ ധരിച്ചുകൊണ്ട് നിന്നിട്ട് എന്റെ കാലുകൾ വീർത്തിട്ട് അവ പുണ്ണായി പോയി. മാത്രമല്ല, ഞാൻ അത്രയേറെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ഇനിയും ഒരു കൊച്ചുകുട്ടിയല്ല. ഞാൻ നാല് പ്രസംഗങ്ങൾ പ്രസംഗിച്ചിരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് രാവും പകലുമായി കടന്നുപോയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്? അത് ചെയ്യില്ലേ? ഈ കഴിഞ്ഞ 30 വർഷങ്ങളിലും അത് പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇത് വിട്ടുകളയുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ കാശെടുക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കതറിയാം. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്നേഹമാണ് എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കായുമുള്ളത്. എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവമേ, അവരെ സഹായിക്കാനായി അനുവദിക്കണമേ, എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഓരോ വ്യക്തിയും അവരവർ തന്നെ അതിനായി നിൽക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഈ വരും ദിവസങ്ങളൊന്നിൽ നാം എല്ലാവരും മുകളിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്തിനു മുമ്പേ നമ്മൾ നിദ്ര പ്രാപിക്കാനിടയുണ്ടെങ്കിൽ ഓർക്കൂ, ഞാൻ നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടാൽ ഞാൻ അവിടെ നിങ്ങളെ കണ്ടുമുട്ടും. അതെവിടെയാണെന്ന് ഞാൻ അറിയുന്നു. സകലതും നിങ്ങളോട് പറഞ്ഞ ദർശനങ്ങൾ തന്നെ അത്രയേറെ സമ്പൂർണമായിട്ട് അവൻ പറഞ്ഞ പ്രകാരം തന്നെ അനുഭവിച്ചു. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം അത് പറഞ്ഞതുപോലെ സംഭവിച്ചിരുന്ന് പറയാനായി ആർക്കും തന്നെ കഴിയുന്നതല്ല. അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ലോകമെമ്പാടും അതറിയാം. പ്രസംഗവേദിയിൽ വെച്ച് ആരോടെന്ത് പറഞ്ഞാലും അത് കൃത്യമായും ശരിയായിരുന്നു. നിങ്ങളെപ്പോഴും കണ്ടിരുന്നു, കാണുന്നോ? അതെപ്പോഴുമായിരുന്നു. അതേ ദൈവം തന്നെ സമയത്തിന്റെ തിരശ്ശീലയുടെ മറുഭാഗം എന്നെ കാണാൻ അനുവദിച്ചു. ഓ ബ്രദർ ബ്രഹാം എന്ന് വിളിച്ചുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും അവരുടെ കരങ്ങളെ എന്റെ മേൽ ചുറ്റിപ്പടരുന്നത് ഞാൻ കണ്ടു. എനിക്കിങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ എങ്ങനെയും എനിക്ക് പോകേണ്ടതുണ്ട്. എന്റെ പുറം വേദനിക്കുന്നു. പിന്നെ ഞാൻ ഓരോ ദിവസവും എനിക്ക് 54 വയസ്സ് പ്രായമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്കൊരു വേദന അധികമായി കിട്ടുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്റെ പ്രാർത്ഥനയോ, ദൈവമേ എന്നെ ഒരുമിച്ച് പിടിച്ചുകൊള്ളണം. എന്റെ ആൺകുഞ്ഞ് ജോസഫ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും പ്രായമുള്ളവനായി തീർന്ന് എനിക്ക് എന്റെ ഈ പഴയ ബൈബിൾ എടുത്ത് അവന്റെ കൈകളിൽ വെച്ചുകൊണ്ട്, മകനെ, നിന്റെ ജീവിതാന്ത്യം വരെയും ഇതിനെ വഹിക്കുക. നീ ഇതിന്മേൽ ഒരു അനുരഞ്ജനം നടത്തരുത് എന്ന് പറയാനും സത്യത്തിനായി നിലകൊണ്ടുകൊണ്ട് വചനം പ്രസംഗിക്കാനുമായി എന്നെ ഒരുമിച്ച് പിടിച്ചുകൊള്ളണമേ. ഒരു പക്ഷേ ബില്ലി സുവിശേഷം പ്രസംഗിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ദൈവം അവനെ വിളിച്ചിട്ടില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ജോസഫ് അവനൊരു ശരാശരിയിലും താണ ആൺകുഞ്ഞാണേലും ദൈവം അവനെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താലാണ് മറ്റു കുട്ടികൾ അവനുമായി നല്ല ബന്ധത്തിലാകാതിരിക്കുന്നത്. അവൻ ഒരു നായകനാകുന്നു. ദൈവം അവനെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവനെ വചനത്തിന്റെ രീതിയിൽ തന്നെ കർത്താവിന്റെ വചനത്തിന്റെ രീതിയിൽ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ അവൻ ആ വചനത്തെ മറന്നുപോകയില്ല. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വയസ്സ് ചെന്ന് അവിടെ പിന്നിലിരിക്കുമ്പോൾ അവനിവിടെ പുൽപ്പറ്റിൽ നിൽക്കുന്നത് കാണാനിടയായിട്ട് അവൻ പറയും, എന്റെ ഡാഡി നില കൊണ്ടിരുന്ന അതേ സുവിശേഷം തന്നെ അദ്ദേഹം ഇന്ന് രാത്രി വയസ്സ് ചെന്നവനും നുറങ്ങിയും അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് ജോലിക്കായി ഈ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി പറയും, കർത്താവേ, നിന്റെ ദാസനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. അതാണ് വളരെ പ്രയാസത്തോടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ സമയം കടന്നു വരുവോളം ഞാൻ മറ്റൊരു തലമുറയിൽ എഴുന്നേറ്റിരുന്നെങ്കിലോ എനിക്കതിന് കഴിയുകയില്ല. എനിക്ക് ഈ തലമുറയോടൊപ്പം തന്നെ വരേണ്ടതുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിന് ദൈവത്തിനുമുമ്പാകെ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവർ നിങ്ങളാകുന്നു. ഞാൻ ശരിയെന്ന് വിചാരിച്ചിരുന്ന എന്തിന്റെയെങ്കിലും ചുറ്റിലും നിങ്ങളെ ചുറ്റിക്കറക്കാനായി ശ്രമിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളത് പോയി ചെയ്യുന്നതിനാൽ എനിക്ക് പ്രചോദനം കിട്ടുന്നു. എന്നാൽ അത് തെറ്റായിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പുറത്തു വന്ന് ശരിയായിരിക്കുന്നത് എടുക്കണം എന്നെനിക്കറിയാം. തീർച്ചയായും എന്റെ ഹൃദയത്തിൽ നിന്നുമായിട്ട് ദൈവം എന്റെ കണക്കെടുക്കുന്നു. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വാസ്തവമായും ദിവ്യമായ ക്രിസ്തീയ സ്നേഹത്താൽ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എനിക്കായി പ്രാർത്ഥിക്കുക. എന്റെ ഭാവി കാലം എന്ത് പിടിച്ചിരിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ആരാണ് എന്റെ ഭാവി പിടിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്രമിക്കുന്നു. ഞാൻ ഈ പ്രസംഗവേദിയെ ഞാൻ ഏറ്റവും അധികം വിശ്വാസം വച്ചിരിക്കുന്ന ഒരു മനുഷ്യനും യേശുക്രിസ്തുവിന്റെ ഒരു ദാസനായ നമ്മുടെ പാസ്റ്റർ സൗരൻ നേവലെ ഏൽപ്പിക്കുന്നു.